Let's bow our heads. Lord Jesus, the shepherd of the great
ഈ മാതായ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയനായ കർത്താവായ യേശുവേ,
we are so in debt to thee, Lord.
ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധം അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന സ്നേഹത്തിന് വേണ്ടി കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് എത്രമാത്രം അയോഗ്യരായി നിൽക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ ശരീരങ്ങളെ നിന്നും നീ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുവാലകളിൽ കൂടെയും ഫോണിൽ കൂടെയും അങ്ങനെ എല്ലായിടത്തു നിന്നും വന്നിട്ടുള്ള അപേക്ഷകളിൽ നിന്നും ഇവിടെ ധാരാളം പേർ രോഗിതരായും പീഡിതരായും ഉണ്ടെന്നുള്ളതിനെ അത് കാണിക്കുന്നു. ഈ ലോകത്തിന്റെ ഇപ്പോഴുള്ള ചരിത്രങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഉടനെ തന്നെ സമയം നിത്യത്തിലേക്ക് അപ്രത്യക്ഷമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നാഴികയിലേക്ക് തയ്യാറായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ അവസരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഈ രാവിലെ സമയം ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ദേശത്തിനപ്പുറത്തു നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നും വളരെയധികം പേർ ടെലിഫോണിൽ കൂടെയും മറ്റും ഈ രാവിലെ സമയം ഇവിടെയുമായി സംബന്ധത്തിലായിരിക്കുന്നുവെന്നറിയുന്നു. എവിടെയെല്ലാം ഞങ്ങളുടെ ശബ്ദം കടന്നു ചെല്ലുന്നുവോ അവിടെയുള്ള ആ ചെറിയ കൂട്ടം അനുഗ്രഹിക്കപ്പെടാനിടയാക്കണമേ. അവരുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും നീ സുഖപ്പെടുത്തുകയും അവരുടെ പ്രാണനെ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും വെടിപ്പാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിശേഷ അവസരത്തെ ആസ്വദിക്കാൻ ഈ ടാബർനക്കിലുള്ള ഞങ്ങളെ ഈ രാവിലെ സമയം സഹായിക്കണമേ. അവിടെ എഴുതിയിരിക്കുന്ന ഈ വചനത്തിൽ കൂടി ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രാജ്യത്തെല്ലായിടത്തു നിന്നുമായിട്ട് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ നിന്റെ ആത്മാവ് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ ഒരു ചെറിയ കൂട്ടമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവരോടുകൂടി ഞങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, കാരണം ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നു. കർത്താവ് ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ. യോഗത്തിന് ശേഷം രാജ്യത്തിനപ്പുറത്തുള്ള ഞങ്ങളുടെ വിവിധ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ എമ്മാവൂസിൽ നിന്നും വന്നിരുന്നവർ പറഞ്ഞതുപോലെ അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയാനിടയാക്കണമേ. ഇപ്പോൾ പിതാവേ, രാജ്യത്തിന്റെ എല്ലായിടത്തു നിന്നും ഇവിടെ കൂടിയിരിക്കുന്നതായി നല്ല ക്രിസ്ത്യാനികളോട് ഞാൻ പറയുന്നത് എന്തും തീർച്ചയായും അപര്യാപ്തമാണ്. അത് മതിയാകുന്നതായിരിക്കില്ല, അത് തൃപ്തികരമായിരിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുകയും അതവരിൽ എന്തെങ്കിലും ഒരു നല്ലതിനെ കൊണ്ടുവരാൻ കഴിയുകയും പറ്റുകയില്ല, കാരണം ഞങ്ങളെല്ലാവരും ഒരേ തരത്തിൽപ്പെട്ടവരാകുന്നു. ഞങ്ങൾ മനുഷ്യരും നശ്വരമായവരുമാകുന്നു. എന്നാൽ നിന്റെ മഹത്തായ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും അവൻ തന്റെ വചനത്തെ എടുത്ത് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യണമേ. ഇപ്പോൾ ഞങ്ങൾ അവനായി കാത്തിരുന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഞാൻ സ്വയം വിസ്മയപ്പെടുന്നു. ഞാൻ എന്റെ പത്നിയോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ ട്യൂഷനിലുള്ള എന്റെ ഭാര്യ ഇത് കേൾക്കുന്ന ഇടയാകുന്നുവെങ്കിൽ, അതായത് ഞാൻ തിരികെ വരുമ്പോൾ ഇതുപോലെ ഒരു യോഗം എനിക്കുണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ ഞാൻ എന്റെ വസ്ത്രങ്ങളും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എന്റെ മരുമകളോട് പറഞ്ഞു, അവളാണ് എന്റെ ഈ കോട്ട് തേച്ചു തന്നത്. ഞാൻ ഇതുകൊണ്ട് പുൽപ്പിറ്റിന്റെ പുറകിലായി തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അതിനാൽ എന്റെ കോട്ട് ഒരു രീതിയിലുള്ളതും പാൻസ് വേറൊരു രീതിയിലുള്ളതുമാണെന്ന് അവരറിയില്ലല്ലോ. ഇത് ഞാൻ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രങ്ങളിലൊന്നാണ്. എന്നാൽ മേഡ എനിക്ക് ഷർട്ടും മറ്റുള്ളതും തേച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല, എല്ലാം ഭംഗിയായിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പ്രസ്കോട്ടിൽ നിന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ അരിസോണയിലുള്ള പ്രസ്കോട്ട് എന്ന സ്ഥലം ഈ രാവിലെ സമയം ഇവിടെയുമായിട്ട് ഫോണിൽ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരി മേഴ്സീസിന്റെ പിതാവ് സഹോദരൻ കോഗിത് ഇവിടെ രാവിലെ മീറ്റിംഗിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് ഹൃദയസ്തംഭനത്താൽ ആശുപത്രിയിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടാതെ സഹോദരൻ ജൂനിയർ ജാക്സണും, അദ്ദേഹം ക്ലാക്സ്വില്ലയിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂ ആൽബനിയിൽ നിന്നോ റേഡിയോയിൽ കൂടെയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ഇവിടെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെയും പിതാവ് കർണലിലുള്ള ഒരു അർബുദ രോഗത്തിന്റെ ഗൌരവമായ ഒരു ഓപ്പറേഷൻ അതോടുകൂടി ആശുപത്രിയിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ ഇവരെ ഓർക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെ വേറെയും പ്രാർത്ഥനയ്ക്കായിട്ടുള്ളവരുണ്ട്, എന്നാൽ അതിനായി സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ കുറിച്ചെല്ലാം ദൈവം അറിയുന്നു. അതുകൊണ്ട് നമുക്ക് ഇവർക്കായി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഈ രാവിലെ സമയം ഒരു പഴയ സൈനികനായ ആ പ്രിയപ്പെട്ട വയസ്സായ ചുളിഞ്ഞ കൈകളോടുകൂടിയ സഹോദരൻ കോഗിൻസ് ഹൃദയസ്തംഭനത്താൽ എവിടെയോ ആശുപത്രിയിലായിരിക്കുന്നു. ദൈവമേ, ആ പാവപ്പെട്ട ഹൃദയം വളരെ ക്ലേശങ്ങളിൽ കൂടി കടന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവനെ ഇഷ്ടമുള്ളതുപോലെ അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നീ അത് അനുവദിക്കണമേ. അവിടുന്ന് അദ്ദേഹത്തെ സുഖപ്പെടുത്തുന്നതിനും ആശുപത്രിയിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുന്നതിനുമായി ഈ രാജ്യത്തിനപ്പുറത്തുള്ള ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അവിടുന്ന് അത് നടത്തി തരുമെന്നും അദ്ദേഹം ഈ യോഗത്തിലേക്ക് കടന്നു വരാൻ ഇടയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ മരണത്തോട് അടുത്തു കിടക്കുന്ന സഹോദരൻ ജൂനിയർ ജാക്സന്റെ പ്രിയപ്പെട്ട പിതാവിനെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജൂനിയറിനെ പോലെ മിടുക്കനായ ഒരു മനുഷ്യനെ അദ്ദേഹം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമേ, അദ്ദേഹത്തെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാഴ്ചയിൽ തീരെ അസാധ്യമായ ഒന്നാണിതെന്ന് ഞാൻ അറിയുന്നു. ഈ രീതിയിലുള്ള സംഭവങ്ങളിൽ ഡോക്ടറിനോ മരുന്നിനോ അവർക്ക് ആർക്കും തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാൽ ഞങ്ങൾ സഹോദരൻ ഹോൾസിനെ ഓർക്കുന്നു. കരളിൽ അർബുദം ബാധിച്ച് കിടക്കുമ്പോൾ ലൂയിസ് വിലയിലുള്ള ഏറ്റവും നല്ല വൈദ്യന്മാർ പറഞ്ഞു കുറച്ച് മണിക്കൂർ മാത്രമേ അദ്ദേഹം ജീവിക്കുകയുള്ളൂ എന്ന്. അത് 25 വർഷം മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് നിന്റെ കൃപയാകുന്നു. അതുകൊണ്ട് കർത്താവെ, സഹോദരൻ ജാക്സനെ നീ ഇന്ന് സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും കരുണയും അവനോട് കൂടെ ഇരിക്കണമേ. ഈ തുവാലകളുടെ വലിയ കൂമ്പാരവും തുണികളും ഇവിടെ അപേക്ഷയ്ക്കായി കൂട്ടിയിട്ടിരിക്കുന്നു. പിതാവേ, നീ അവരെല്ലാം അറിയുന്നുവല്ലോ. അവർക്കെല്ലാവർക്കും നീ സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആദ്യം ഇങ്ങോട്ട് വരുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല. അതിനുശേഷം വീണ്ടും അത് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നു. സഹോദരൻ നെവിലേക്ക് സംസാരിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് യോഗമുണ്ടായിരിക്കുന്നതിനെ അറിയിച്ചപ്പോൾ അത് ഇവിടെ ചുറ്റുപാടുമുള്ള ദേശത്തെ ജനങ്ങൾക്ക് പരസ്യപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ നമുക്കുള്ള ഈ ടെലിഫോണിന്റെ സിസ്റ്റം വളരെ വളരെയധികം നല്ലതായി ഒന്നാകുന്നു. ജനങ്ങൾക്ക് അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടുകയോ അവരുടെ പള്ളികളിലോ അങ്ങനെ എവിടെയും കൂടിയായി ഇരുന്നുകൊണ്ട് ഈ യോഗങ്ങളെ കേൾക്കാൻ കഴിയും. ഞാൻ അതിനെ വളരെ വിലമതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച എന്റെ സന്ദേശത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം അപേക്ഷകൾ വന്നിട്ടുള്ളത് ഇവിടെ കിടക്കുന്നത് ഞാൻ കാണുന്നു. ആ സന്ദേശത്തിന് ഞാൻ കൊടുത്തിരുന്ന തലപ്പേർ എന്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ നിങ്ങളുടെ കടങ്ങളെ തിരിച്ചടയ്ക്കുന്നതിനെ കുറിച്ച് എന്തോ ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും കാര്യമില്ല, വളരെ പേർ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ അവർ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടല്ല, എന്നാൽ അത് വെറുതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആരോ ചോദിച്ചു ഞങ്ങൾക്കൊരു കാറ് വാങ്ങിക്കാൻ പറ്റുമോ. ഇപ്പോൾ ആരോടും ഒന്നും കടം പെട്ടിരിക്കരുത് എന്ന് യേശു പറഞ്ഞതിന്റെ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചല്ല. അത് നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുന്നതായ വളരെ സമയം കൊണ്ട് കിടക്കുന്ന കടങ്ങളെക്കുറിച്ചാണ്. അവയെ നിങ്ങൾ കൊടുത്തു തീർക്കുക. അതിന്റെ അർത്ഥം ആർക്കും ഒന്നും കടം പെട്ടിരിക്കുന്നില്ല എന്നല്ല. നമ്മുടെ വീട്ടുവാടകയും ടെലിഫോൺ ബില്ലുകളും അങ്ങനെ എന്തെല്ലാം നാം കടം പെട്ടിരിക്കുന്നു അത് ഇതിനെ അർത്ഥമാക്കുന്നില്ല. അതെല്ലാം നമ്മൾ കടം പെട്ടിരിക്കുന്നു, നാം അത് വീട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു പഴയ വൈകിയതായ കടം നിങ്ങൾക്ക് വീട്ടിക്കൊണ്ടിരിക്കാൻ കഴിയുന്നത് അത് കൊടുത്തു തീർക്കുക. ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന യാതൊന്നും കൊണ്ട് നിങ്ങൾ പോകരുത്. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ ഒരു സമയം സുഖമില്ലാതായത് ഞാൻ ഓർക്കുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഏകദേശം $2,000 കടക്കാരനായിട്ട് ഇറങ്ങി വന്നു. മിസ്റ്റർ സ്വാനികറിന്റെ ഒരു മരുന്ന് കട ഇവിടെ ഉണ്ടായിരുന്നു. മരുന്നിന്റെ ബില്ലായിട്ട് ഏകദേശം $300 or $400 ഞാൻ അദ്ദേഹത്തിന് കടപ്പെട്ടിരുന്നു. അദ്ദേഹം എന്നെ അറിയുക പോലും ചെയ്യില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം എനിക്ക് മരുന്ന് കൊടുത്തുവിട്ടു. എന്ത് തന്നെയായിരുന്നാലും ഒരിക്കലും മരുന്ന് കൊടുത്തയക്കുന്നതിന് അദ്ദേഹം വിസമ്മതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ താങ്കൾക്ക് കടപ്പെട്ടിരിക്കുന്നു. അത് സ്വാനികറായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അത് കോട്ട് അവന്യൂ സ്പ്രിംഗിലുള്ള ശ്രീമാൻ മേസൺ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴും അങ്ങേയറ്റം ക്ഷീണിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നു. എനിക്കത് അടയ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നതേ ഉള്ളൂ ആ സമയത്ത്. ഞാൻ പറഞ്ഞു, ശ്രീമാൻ മേസൺ, എന്റെ ആദ്യത്തെ കടമ ദൈവത്തോടുള്ളത്, ഞാൻ എന്റെ ദശാംശം അവന് കടപ്പെട്ടിരിക്കുന്നു. എന്റെ ദശാംശം ഞാൻ ആദ്യം അവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, അതിനുശേഷം എന്റെ അടുത്ത കടമ എനിക്കുള്ളത് കടങ്ങളെ വീട്ടുക എന്നതാണ്. എന്റെ പിതാവ് ഒരു രോഗിയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 10 പേരോളം ഈ കുടുംബത്തിലുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു, ഓരോ ശമ്പള ദിവസത്തിലും എനിക്ക് ആ മരുന്നിന്റെ ബില്ലില് 25 സെന്റ്സെങ്കിലും കൊണ്ടുതരാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്ക് 25 സെന്റ്സ് പോലും അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ വന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ഈ പ്രാവശ്യം എനിക്കത് അടയ്ക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ വന്നിട്ട് പറയാം. എന്നാൽ ദൈവത്തിന്റെ സഹായത്താൽ അതിന്റെ എല്ലാ അംശങ്ങളും ഞാൻ കൊടുത്തു തീർത്തു. നോക്കൂ, എന്നാൽ ഞാൻ അതാണ് അർത്ഥമാക്കിയത്. നോക്കൂ, ആരെങ്കിലും വെറുതെ പറയുന്ന, ഇവിടെ സഭയിലുള്ള ഏതോ ഒരു ക്രിസ്ത്യാനി ഒരു വട്ടം തന്നെ കാറിൽ കുറച്ച് പണി ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശനിയാഴ്ച ശമ്പളം കിട്ടുന്നതാണ്, ഞാനത് നിങ്ങൾക്ക് അപ്പോൾ അടയ്ക്കാം. ആഴ്ചകൾക്ക് ശേഷം ആഴ്ചകൾ കടന്നുപോയി. അദ്ദേഹം ആ കാശ് കൊടുക്കുകയോ ഒരു വാക്ക് പറയുകയോ ചെയ്തില്ല. ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, നോക്കൂ, ഇത് സഭയ്ക്കെതിരായി പ്രതിഫലിക്കുന്നു, ഇത് ക്രിസ്തുവിനെതിരായി പ്രതിഫലിക്കുന്നു. നിങ്ങൾക്കത് കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് പറയൂ, ഞാൻ നിങ്ങൾക്ക് കടം പെട്ടിരിക്കുന്നു, ഞാനത് വീട്ടാൻ പോകുകയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നു, എന്നാൽ എനിക്കിപ്പോൾ അത് വീട്ടാൻ കഴിയുന്നില്ല, എനിക്ക് വേറൊന്ന് കൊടുത്തു തീർക്കാനുണ്ട്. കൂടാതെ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ പുസ്തകത്തിലുമായിരിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടിയും നാം എല്ലാവരും ഒത്തൊരുമിച്ച് തയ്യാറായിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നാം എന്തോ ഒന്നിനോട് സമീപിച്ചുകൊണ്ടിരിക്കുന്നു, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന്റെ വളരെ അടുത്തായിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വലിയ നാഴികയിലേക്ക് നമുക്ക് ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്ന് രാവിലെ സംസാരിക്കുന്നതിനായും നാം തയ്യാറായിരിക്കുന്നതിനു വേണ്ടിയും കൂടി കർത്താവിന്റെ സഹായത്താൽ ഒരു ചെറിയ വിഷയത്തെ ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ പേർ ടെലിഫോണിലും മറ്റും കൂടി ഇവിടെയുമായി ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ കഴിയുന്നത്രയും ചുരുക്കമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കിവിടെ ഇന്ത്യാനയിലെ പോലെ ഒരു നല്ല രാവിലെ സമയമാണ് ഈ ദേശത്തിനപ്പുറമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴയ്ക്ക് ശേഷം ഹൃദ്യമായതും തണുത്തതും നല്ലതുമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. അത് വളരെ നല്ലതായിരിക്കുന്നു. ഇപ്പോൾ എബ്രായരുടെ പുസ്തകം അതിന്റെ ഒന്നാം അധ്യായത്തിൽ നിന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ വിശുദ്ധ യോഹന്നാൻ അതിന്റെ ഒന്നാം അധ്യായത്തിൽ നിന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മൂലവാക്യത്തിനായി എബ്രായർ 1:1-3 യോഹന്നാൻ 1:1 ഞാൻ എടുക്കുന്നു. വേദഭാഗത്തു നിന്നുമുള്ള ഒരു പഠനമാണ് ഇന്ന് രാവിലത്തെ എന്റെ വിഷയം. ഇപ്പോൾ എബ്രായർ 1:1 വായിക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മാത്രം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. എത്ര മനോഹരമായ ഒരു ഭാഗമാണിത്. ഇപ്പോൾ വിശുദ്ധ യോഹന്നാൻ അതിന്റെ 1:1
ഇൻ ദി ബിഗിനിംഗ് വാസ് ദി വേർഡ് And the word was with God.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു.
Now, and my text this morning is
ഇന്ന് രാവിലത്തെ എന്റെ പ്രസംഗത്തിന്റെ ആധാരവാക്യം ക്രിസ്തു തന്റെ വചനത്തിൽ സ്വയം വെളിപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിനായി തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നാൽ നാം ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തിനെങ്കിലും പറ്റി വെറുതെ യാദൃച്ഛികമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയല്ല എന്ന് നാം അറിയുന്നു. എന്നാൽ അത് നമ്മെ ഉറപ്പിക്കുന്നതിന് സഹായിക്കുന്ന എന്തോ ഒന്നായിരിക്കണം. കാരണം നാം വളരെ അപകടകരമായതും ചതിക്കപ്പെടുന്നതുമായ വെള്ളത്തിൽ കൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. നാം അതിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ അത് എന്നോട് കൂടെ ആയിരിക്കുന്നത് പോലെ നിങ്ങളോട് കൂടെ ആകുന്നുവെന്ന് ഞാൻ ഊഹിക്കാറുണ്ട്. അത് കണ്ടാൽ അതുപോലെയാണ്, വളരെ ധാരാളമായിട്ട്, അതത്രമാത്രം ഭയമുണ്ടാക്കുന്നതാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു യുവ സേവകനും അദ്ദേഹത്തിന്റെ പത്നിയോടും കൂടെ ആ മുറിയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും ഈ ലോകത്തിലുള്ളവരെ പോലെയും ഈ ഭൂമിയിലുള്ള മറ്റു മനുഷ്യരെ പോലെ പരിഭ്രമപ്പെട്ടവരുമായിരുന്നു. ഞാൻ പറഞ്ഞു, സാത്താന്റെ ഒരു മുഷ്ടിപ്രഹരം നിങ്ങളുടെ മേൽ വരുന്നുണ്ട് എന്നത് ഓർക്കുക. നിങ്ങൾ ആരാണെന്നുള്ളത് അവൻ ഗൗനിക്കുന്നില്ല. ആ ഒരു മുഷ്ടിപ്രഹരത്തിന് അവൻ അവകാശമുണ്ട്. സാത്താന്റെ ആ പ്രഹരം അത് നിങ്ങളുടെ മേലായി കഴിഞ്ഞാൽ അത് നിങ്ങളെ അന്ധരാക്കിയോ ആർത്രൈറ്റിക്കാരനാക്കി കസേരയിൽ ഇരുത്തുകയോ ചെയ്യും. അവൻ എവിടെയോ ഒരിടത്ത് നിങ്ങളെ ഇടിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ആ തുറന്ന സ്ഥലത്ത് ഇടിക്കാൻ അവൻ അവകാശമുണ്ട്. ആ സ്ഥാനമാണ് നിങ്ങൾ എല്ലായ്പ്പോഴും മറച്ചു വെക്കേണ്ടത്. നാം ജീവിക്കുന്നതായി പരിഭ്രമം പിടിച്ച ഈ കാലഘട്ടം കണ്ടാൽ നമുക്ക് വേണ്ടത്രതായ സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ ഈ കടന്നുവരുന്ന ദിവസങ്ങളിൽ നാം സംസാരിക്കാൻ പോകുന്ന വലിയ മഹത്തായ മറഞ്ഞു കിടക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ചെയ്ത ടേപ്പുകൾ വളരെ വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഭൂമിയിലേക്ക് ഒഴുക്കുന്നതിനായിട്ടുള്ള അവസാനത്തെ ബാധകളെക്കുറിച്ചും ആ കലശങ്ങളും, ശരിയായി പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഒഴുക്കുന്നതിനായുള്ള കലശങ്ങളും 7 ഇടിയും ഭൂമിയിലേക്ക് വരുന്നതായ ഭീഭത്സമായ കാഴ്ചകളും മറ്റുമാണ്. ഇപ്പോഴത്തെ മനുഷ്യനും ഇന്നത്തെ ജനങ്ങളും അങ്ങനെ ഒരു ഞരമ്പ് രോഗിയുടെ അവസ്ഥയിലായിരിക്കുന്നു ഈ മുഴുവൻ ലോകവും. കഴിഞ്ഞ മാസത്തെ റീഡേഴ്സ് ഡൈജസ്റ്റ് നിങ്ങൾ വായിക്കുക, ഒരു വിഷയത്തെ അവിടെ ശ്രദ്ധിക്കുക. അതൊരു വലിയ ഇവാഞ്ചലിസ്റ്റ് ആയ ബില്ലി ഗ്രഹാമിനെ കുറിച്ചാകുന്നു. തന്റെ മീറ്റിംഗുകളെ എടുക്കാൻ കഴിയാതെ അദ്ദേഹം അത്രമാത്രം ക്ഷീണിതനായിട്ട് ഒരു ദേഹവൈദ്യ പരിശോധനയ്ക്കായിട്ട് മേയേഴ്സിന്റെ ക്ലിനിക്കിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം അത്രമാത്രം ധാരാളമായി ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നൊരു കാര്യം മാത്രമല്ലാതെ അദ്ദേഹത്തിന് വേറെ യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ശരീര വ്യായാമത്തിനായി അവർ അദ്ദേഹത്തെ ഓടുന്നതിനു വേണ്ടി നിർദ്ദേശിച്ചു. എല്ലാ ദിവസവും അദ്ദേഹം 1 മൈൽ ഓടുന്നു. അതിനുശേഷം ആ പത്രലേഖനം തുടർന്ന് പറഞ്ഞിരുന്നു, അതായത് യൗവനക്കാരായ ഈ കുട്ടികൾ, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും 20 വയസ്സ് പ്രായത്തിൽ അവരുടെ മധ്യവയസ്സിനെ കടക്കുന്നു. പലപ്പോഴും പല കേസുകളിലും പെൺകുട്ടികൾ 25 വയസ്സോടുകൂടി ആർത്തവം വിരാമമായി കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഒരു യോഗത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഇരുന്നിരുന്നു. പരിശുദ്ധാത്മാവ് ആ കുട്ടിയെ വിളിച്ചപ്പോൾ ഇതായിരുന്നു ആ കുട്ടിയിലുണ്ടായിരുന്ന കുഴപ്പം. ഞാൻ ആ കുട്ടിയെ രണ്ടാമത്തെ വട്ടം നോക്കി, വീണ്ടും നോക്കി, എന്താണ് കുഴപ്പമെന്ന് ഞാൻ കണ്ടു. ഞാൻ ഓർത്തോ അത് അങ്ങനെയായിരിക്കാൻ പറ്റില്ല, ആ കുട്ടി തീരെ ചെറുപ്പമാണ്. എന്നാൽ അത് ആർത്തവ വിരാമമായിരുന്നു. ഏകദേശം 20 വയസ്സ് പ്രായം, അല്ലെങ്കിൽ 23. അത് അതുപോലെ എന്തോ ഒന്നായിരുന്നു. നോക്കൂ, ഏകദേശം 45-50 ഇടയ്ക്കുള്ള പ്രായത്തിലാണ് എന്റെ അമ്മയും നിങ്ങളുടെ അമ്മയും ആ ഘട്ടത്തിൽ കയറിയത്. ഏകദേശം 35 വയസ്സ് പ്രായത്തിലാണ് എന്റെ ഭാര്യ ആ ഘട്ടത്തിൽ കടന്നത്. ഇപ്പോൾ അത് കുറഞ്ഞിട്ട് 20 ആയിരിക്കുന്നു. ഈ മുഴുവൻ മനുഷ്യവർഗവും ചീഞ്ഞളിഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ശാരീരിക അസ്തിത്വം സങ്കീർണ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതിനാലും സംഘർഷങ്ങളാലും ഇതുപോലെ നമ്മെ പൊളിച്ചു കളയുന്നുവെങ്കിൽ, അത് നമ്മെ ജീർണിപ്പിക്കുന്നുവെങ്കിൽ, അത് നമ്മുടെ തലച്ചോറിന്റെ കോശങ്ങളെ നശിപ്പിക്കില്ലേ? അപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും എങ്ങനെ സ്ത്രീകൾ നഗ്നരായിട്ട് ഈ തെരുവിൽ കടന്നു വരാൻ കഴിയുമെന്നുള്ളത്. ഒരു മണിക്കൂറിൽ 120 മൈൽ വേഗതയിൽ ഈ തെരുവുകളിൽ കൂടി അവർ ഓടുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ രാജ്യം മുഴുവനും, ഈ ലോകം മുഴുവനും, ഈ രാജ്യം മാത്രമല്ല എന്നാൽ എല്ലായിടവും മാനസികമായി തകർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനത്ത് നാം എത്തിയിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ആ 7 കലശങ്ങൾ തുറക്കുമ്പോൾ, കൂടാതെ അതിലുള്ള ബീഭത്സമായ കാര്യങ്ങളെ കാണുമ്പോൾ, മനുഷ്യന് അത്രയും ബുദ്ധിക്ക് സ്ഥിരതയില്ലാതായിട്ട് കുറച്ച് സമയത്തിന് ശേഷം എറുമ്പുകളെ ഒരു മലയുടെ വലിപ്പത്തിൽ കാണുന്നത് പോലെ സങ്കല്പിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതായിരിക്കും. നീണ്ട മുടിയോടുകൂടിയ വെട്ടുക്കിളികൾ, മുടി കത്തിരിച്ചു കളയുന്നതായ സ്ത്രീകളെ ദണ്ഡിപ്പിക്കുന്നതിനായി ഭൂമിയിൽ വരും. സ്ത്രീകളെ പോലെ മുടി തൂക്കിയിട്ടും കൊണ്ട്, സിംഹത്തെ പോലെ നീണ്ട പല്ലുകളും, തേളിനെ പോലെ വാലിൽ കൊമ്പും, അങ്ങനെയെല്ലാമായിട്ട് ഈ ഭൂമിയിലുള്ള മനുഷ്യരെ ദണ്ഡിപ്പിക്കുന്നതിനായി വരും. ഇതിനുവേണ്ടി അപ്പോഴേക്കും എന്തെങ്കിലും ചെയ്യുന്നതിനായിട്ട് നാം വളരെ താമസിച്ചിരിക്കും. നിങ്ങൾക്കിത് ഇപ്പോഴാണ് സമയമുള്ളത്. ദണ്ഡനങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച പുറമണ്ഡലത്തിലുള്ള 5 ഇന്ദ്രിയങ്ങൾ അതെങ്ങനെയാകുന്നു എന്നുള്ളതിന്റെ ആവർത്തിയിൽ കൂടെ നാം പോകുമ്പോൾ, അത് ശരീരത്തേക്കുള്ള പ്രവേശന മാർഗമായ 5 ഇന്ദ്രിയങ്ങളാകുന്നു. ശരീരത്തിലേക്ക് കടക്കുവാൻ ഒരൊറ്റ മാർഗത്തിലൂടെ കഴിയുകയുള്ളൂ. അത് കാണുക, രുചിക്കുക, തൊടുക, മണക്കുക, കേൾക്കുക എന്നീ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ്. ശരീരവുമായി സംബന്ധപ്പെടാൻ വേറെ യാതൊരു മാർഗവുമില്ല. മനുഷ്യന്റെ അകമേ ആത്മാവ് എന്ന് വിളിക്കപ്പെടുന്ന വേറൊരു മനുഷ്യനുണ്ട്. അവനും 5 ഇന്ദ്രിയങ്ങളുണ്ട്. അത് ചിന്തിക്കുക, സ്നേഹവും ബോധവും ഇത്യാദികളാണ്. അത് ശരി. ഇപ്പോൾ നിങ്ങൾക്ക് ശരീരം കൊണ്ട് ചിന്തിക്കാൻ കഴിയുകയില്ല, നിങ്ങളുടെ മനസ്സുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അവിടെയാണ് അധികം ക്രിസ്ത്യാനികളും മാത്രമായിട്ട് നിന്നു പോകുന്നത്. അത് വയലിലെ വിത്തും വയലിലെ കളയും രണ്ടും ഒരുപോലെ നിൽക്കുന്നത് പോലെ, ഒരു യഥാർത്ഥ വിശ്വാസി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ അവർക്കും അഭിഷേകിക്കപ്പെട്ട് നിൽക്കാൻ കഴിയും. എന്നാൽ അതിന്റെ അടുത്ത മണ്ഡലത്തിൽ, അതായത് അത് 3-ാമത്തെ മണ്ഡലമായ പ്രാണനാകുന്നു, അത് ദൈവത്താൽ മുറിനിർണയിക്കപ്പെട്ടതാകുന്നു. അവിടെയാണ് യഥാർത്ഥമായ വിത്ത്, ബീജം കിടക്കുന്നത്. കൂടാതെ ഓർക്കുക, ഞാനൊരു ഞെരിഞ്ഞിലെടുത്ത് അതിനെ വെട്ടിത്തുറന്ന് അതിലേക്കൊരു ഗോതമ്പിന്റെ ഹൃദയത്തെ മാറ്റി സ്ഥാപിച്ചിട്ട് അതിനെ അവിടെ കുഴിച്ചിടുകയാണെങ്കിൽ അത് ഒരു ഞെരിഞ്ഞിൽ നിന്നും ഒരു ഗോതമ്പിനെ കൊണ്ടുവരും. പുറമെ എന്താണെന്നോ എന്തൊക്കെ വികാരങ്ങളാണെന്നതോ കാര്യമല്ല. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തെക്കുറിച്ച് മറ്റും അത്രമാത്രം കുഴക്കപ്പെട്ടിരിക്കുന്നു. ഏത് രീതിയിലുള്ള ദൈവത്തിന്റെ ദാനത്തെയും സാത്താൻ അനുകരിക്കാൻ കഴിയും. എന്നാൽ അവന് ആ വചനത്തെ വചനം വചനപ്രകാരം കൊണ്ടുവരാൻ കഴിയുകയില്ല. അവിടെയാണ് അവൻ ഏതെങ്കിലും തോട്ടത്തിൽ തോൽക്കപ്പെട്ടത്, അവിടെയാണ് എപ്പോഴും തോൽക്കപ്പെടുന്നതും. അവരെക്കുറിച്ച് കപടമായ അഭിഷിക്തർ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്ന ടേപ്പിലുണ്ട്. അവർക്ക് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് അന്യഭാഷ സംസാരിക്കുകയും ആടുകയും ഒച്ചവെക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യാൻ കഴിയും. അതിനുശേഷം ഒരു പിശാചായിരിക്കും. അതകമയുള്ളതാണ്. ഇപ്പോൾ ഓർക്കുക, യേശു പറഞ്ഞു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഭൌതികമായി സംസാരിക്കുമ്പോൾ, പിൻകാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വലിയ 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 പൂപ്പനിലായിരുന്നു എന്നുള്ളതിനെ കാണിക്കുന്നതിനായി ഒരു പാഠത്തെ നാം എടുത്തിരുന്നു. എങ്കിൽ പ്രാകൃതികമായിട്ട് ശാരീരിക അവസ്ഥയിൽ നിങ്ങൾ അതാകുന്നു. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ ചുവന്ന തലമുടിയോടെ ഒരു കുട്ടി ജനിച്ചെന്നിരിക്കാം. ആ പിതാവിനെ അത് വിസ്മയിച്ചിപ്പിച്ചേക്കാം. കാരണം തന്റെ ജനങ്ങളിലോ അല്ലെങ്കിൽ തന്റെ അമ്മയുടെ ആളുകളിലോ ആരെയും ചുവന്ന മുടിക്കാരനായി അദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ അനേകം തലമുറകൾ പിന്നിലേക്ക് നോക്കിയാൽ ആരോ ചുവന്ന തലമുടിക്കാരനായി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആ വിത്ത് അങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയും അവരിൽ ആരുടെയോ സ്വഭാവമായി നിങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. എബ്രായർ അതിന്റെ ഏഴാം അധ്യായം പറയുന്നത് പോലെ, അതായത് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാം മൽക്കീസേദെക്കിന് പത്തിലൊന്ന് കൊടുത്തു. ദശാംശം വാങ്ങുന്ന ലേവിയും ദശാംശം കൊടുത്തിരിക്കുന്നു. കാരണം അവൻ മൽക്കീസേദെക്കിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ അബ്രഹാമിന്റെ കടിപ്രദേശത്ത് അവൻ മൽക്കീസേദെക്കിന് എതിരേറ്റപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതും അതുപോലെ തന്നെ ഒന്നാകുന്നു. നിങ്ങൾ ഒരു ദൈവത്തിന്റെ പുത്രനോ ഞാൻ ഒരു ദൈവപുത്രനോ അല്ലെങ്കിൽ ഒരു ദൈവപുത്രിയോ ആകുന്നുവെങ്കിൽ നാം ആരംഭത്തിലെ ദൈവത്തിലായിരുന്നു. യേശു വചനത്തിന്റെ പൂർണ്ണതയിലായി കഴിഞ്ഞപ്പോൾ നാം ബീജത്തിന്റെ രൂപത്തിൽ അവനിലായിരുന്നു. അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവന്റെ ശരീരത്തിൽ നാമും ക്രൂശിക്കപ്പെട്ടു. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ നാം അതിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം നാം അവനോടുകൂടി യേശു ക്രിസ്തുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലിരിക്കുന്നു. നോക്കൂ, നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമെങ്കിൽ നാം ദൈവത്തിന്റെ സന്താനങ്ങളാകുന്നു, എങ്കിൽ നാം ദൈവത്തിന്റെ ഗുണങ്ങളാകുന്നു. അങ്ങനെ നമുക്ക് നിത്യജീവനുണ്ട്. നിത്യജീവനായിട്ട് ഒരുവനേ ഉള്ളൂ, അത് ദൈവമാകുന്നു. എങ്കിൽ ആരംഭത്തിലെ നാം അവനിലായിരിക്കുന്നു. അതിനുശേഷം യേശു സമ്പൂർണ്ണ വചനമായി കഴിഞ്ഞപ്പോൾ നാം അവന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങൾ. അത് നിങ്ങളിലായി കഴിയുമ്പോൾ ഒരു പിശാചിനോ ഒരു ശക്തിക്കോ യാതൊന്നിനും അതിനെ ഒരിക്കലും അവിടെ നിന്ന് മാറ്റാൻ കഴിയുകയില്ല. അത് നിങ്ങളുടെ പ്രാണന്റെ ടൈപ്പോസ്റ്റ് ആകുന്നു. നിങ്ങൾക്ക് ഈ ആത്മാവിൽ ഇവിടെ ഈ വെളിയിലുള്ള ഇതിൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് എന്തും ആഗ്രഹിക്കാനും വേറെയുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനും കഴിയും. എന്നാൽ അത് ഈ ടൈപ്പോസ്റ്റായ വചനത്തോട് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് മാറുകയില്ല. അതിന് കഴിയുന്നിടത്തോളം ആ വചനത്തോട് ഏറ്റവും നേരായും സത്യമായും അതിനെ പിടിക്കും. ഇതിന് വെളിയിലായിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. നിങ്ങൾ അപ്പോഴും നഷ്ടപ്പെട്ടവനാകുന്നു. ആ ലാവോദിക്ക സഭയിലെ പോലെ നഗ്നരും കുരുടരും അരിശരും എന്നറിയാതെയും ഇരിക്കുന്നു. അത് വെളിയിലത്തെ അഭിഷേകമാകുന്നു. യഥാർത്ഥമായ ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഒരു മനുഷ്യനെ അവന്റെ ആത്മാവിൽ വീഴാൻ കഴിയും. എന്നാൽ ആ മനുഷ്യന്റെ പ്രാണനാകുന്നു അവന്റെ ബീജം. ആ ബീജം വചനമാകുന്നു. നോക്കൂ, നിങ്ങൾക്ക് എത്രമാത്രം പ്രസംഗിക്കാൻ കഴിയുമെന്നോ എത്ര നല്ലതായി ഇത് ചെയ്യാൻ കഴിയുമെന്നതോ എത്രമാത്രം അധികം സ്നേഹിക്കുന്നു എന്നുള്ളതോ ഞാൻ കാര്യമാക്കുന്നില്ല. അത് ആത്മാവിലേക്കുള്ള പ്രവേശിക്കുന്നതിനേക്കുള്ള ഒരു വഴി മാത്രമാകുന്നു. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ആത്മാവിനാൽ നിങ്ങൾ സ്നേഹിക്കുന്നു. അത് അകത്തേക്കുള്ള പ്രവേശന മാർഗത്തിൽ ഒന്നാകുന്നു. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും, ദൈവത്തെ പോലെ സ്നേഹിക്കാൻ കഴിയും, എന്നിട്ടും ശരിയായ ഒരു വ്യക്തിയായിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാനും പ്രസംഗിക്കാനും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനും കഴിയും, എന്നിട്ടും ശരിയായിരിക്കാൻ പറ്റില്ല. പലരും ആ നാളിൽ എന്നോട് വന്ന് പറയുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ആ വചനം അതിനെ സ്ഥിരപ്പെടുത്തുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്ന് നമ്മോടുകൂടെ വസിച്ചു. ക്രിസ്തു തന്റെ വചനത്തിൽ സ്വയം വെളിപ്പെട്ടിരിക്കുന്നു എന്ന വേദപുസ്തകത്തിലെ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. എന്റെ മുറിയിൽ വെച്ചായിരുന്നു ഞാൻ ഈ തീരുമാനത്തെ എടുത്തത്. ഒരു പ്രിയമുള്ള വ്യക്തി, ചിലപ്പോൾ അദ്ദേഹം ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം. എന്റെ പഠനമുറിയിൽ ഒരു പടം തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഹോഫ്മാന്റെ ഹെഡ് ഓഫ് ക്രൈസ്റ്റ് ആകുന്നു. അതിൽ കർത്താവിന്റെ മലമുകളിലെ ഉപദേശങ്ങൾ എഴുതിയിരിക്കുന്നു. നിങ്ങൾ മുടി രണ്ടായി പോകുന്ന ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ അവിടെ കട്ടിയായിട്ട് അമർത്തിന്റെ ആവശ്യം വരുന്നതുപോലെ അവിടെ അവർ കുറച്ച് കട്ടിയായിട്ട് പേന കൊണ്ട് വരച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെയായിട്ട്, അതായത് തന്റെ വചനത്തിലായിക്കൊണ്ട് നേരെ നോക്കുന്നു. ക്രിസ്തു മലമുകളിലെ ഉപദേശങ്ങളുമായിട്ട് അവിടെയായിരിക്കുന്നു. അതാരായിരുന്നാലും ഞാൻ വളരെ നന്ദി ഇതിനുവേണ്ടി പറയുന്നു. ആരോ ആ പടം കൊണ്ടുവന്ന എന്റെ പഠനമുറിയിൽ ഏലിയാവ് തീരത്തിൽ എടുക്കപ്പെടുന്നതിന്റെ കൂടെ ഇട്ടു. ഈ കാര്യങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു. പലപ്പോഴും വലിയ ജനത്തിരക്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് അവസരം കിട്ടാറില്ല. എന്നാൽ സഹോദര സഹോദരി, ഞാനിത് കാണുന്നുണ്ട്. എനിക്കതറിയാം, കൂടാതെ ദൈവം അതറിയുന്നു. ഇപ്പോൾ ക്രിസ്തു തന്റെ സ്വയം വചനത്തിൽ സ്വയം വെളിപ്പെട്ടിരിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. എത്രമാത്രം ആനന്ദം പകരുന്ന രീതിയിൽ ക്രിസ്തുവിന്റെ പടം അവിടെ നിൽക്കുന്നു. അവിടെ വെച്ചാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഇപ്പോൾ ക്രിസ്തുവും വചനവും ഒന്നാകുന്നു. അവർ പറയും ബൈബിൾ എങ്ങനെയാണ് എന്ന് ജനങ്ങൾ പറയുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനൊരു വ്യക്തിയുടെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ, നാം ഇവിടെ ഭൂമിയിലായിക്കൊണ്ട് നാം ആയിരിക്കുന്ന ഈ രീതിയിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നതോ അല്ലെങ്കിൽ പറയാൻ കഴിയുന്നത് ചില യഹൂദികളുടെ കെട്ടുകഥകളായ ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിനാൽ മാത്രമാണ്. ഞാൻ പറഞ്ഞു, സാറേ, നിങ്ങൾ എങ്ങനെയാണത് പറയുന്നത് എന്ന് എനിക്കറിയില്ല. എന്നാൽ അതൊരു യഹൂദികളുടെ കെട്ടുകഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്കത് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ തെറ്റായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സ് മാറ്റാനായിട്ട് നാം ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നമ്മുടെ മനസ്സ് മാറാനായിട്ട് നാം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ മനസ്സിന് യാതൊരു മാറ്റത്തിന്റെ ആവശ്യമില്ല. നോക്കൂ, അത് ശരിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചതിനു വേണ്ടിയല്ല. ഒരു യുവ കത്തോലിക്കാരനായ പയ്യനെ എനിക്കറിയാം. അവന്റെ വശം ഒരു പ്രാർത്ഥനയുടെ പുസ്തകം ഉണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ അമ്മ ജീവിച്ചിരിക്കുന്നതിനായിട്ട് അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ മരിച്ചു പോകുകയും അവൻ ആ പ്രാർത്ഥനാ പുസ്തകം വലിച്ച് തീയിലെറിഞ്ഞു കളയുകയും ചെയ്തു. ഞാനൊരു പ്രാർത്ഥനാ പുസ്തകത്തിന് വേണ്ടി പോകില്ല. എന്നാൽ എങ്ങനെയൊക്കെ ആയിരുന്നാലും നോക്കൂ, നിങ്ങൾ തെറ്റായ ഒരു നിലപാടെടുക്കുന്നു. നിങ്ങൾ ദൈവത്തോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ ആശ്രമിക്കുകയാണ്. നിന്റെ വചനത്തിനൊത്തവണ്ണമായി തീരാൻ എന്നെ മാറ്റണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അത് നിന്റെ മനസ്സിനെ ഞാൻ മാറ്റട്ടെ എന്നല്ല, നീ എന്റെ മനസ്സിനെ മാറ്റുമെന്നായിരിക്കണം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്റെ മനസ്സ് മാറ്റുക. നിന്റെ ഇഷ്ടം ഇവിടെ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ മനസ്സുപോലെ എന്റെ മനസ്സ് ശരിയാകുന്നതുവരെയും കർത്താവ് എന്നെ പോകാൻ അനുവദിക്കരുത്. എന്റെ മനസ്സ് അവിടുത്തേതുമായി ഒന്നായി കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഓരോ വചനവും ഞാൻ വിശ്വസിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ. കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ആഴ്ചയിൽ ഞാൻ എന്റെ ചില പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം താമസിച്ചിരുന്നു. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങളെ ഞാൻ ചോദിച്ചു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കൂടിയിരുന്നു കൊണ്ട് സ്വല്പം ബൈബിൾ അധ്യയനം ചെയ്യാറുണ്ട്. ഞങ്ങൾ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു എതിർക്രിസ്തുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ ആയിരിക്കുന്നതാണ് എന്റെ കർത്താവിനെ സംതൃപ്തമാക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ ആയിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ അവൻ എന്നെ നരകത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിലും ഞാൻ അപ്പോഴും അവനെ സ്നേഹിക്കുന്നു. എന്നിൽ ഇപ്പോഴുള്ള അതേ ആത്മാവിനാൽ എനിക്ക് പോകേണ്ടി വന്നാലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. അദ്ദേഹം വളരെ അപരിചിതമായ രീതിയിൽ എന്നെ നോക്കി. അവിടെ നാലഞ്ച് യൗവനക്കാരെ പുരുഷന്മാരും ഭാര്യമാരും ആയ നല്ല സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ അവരുടെ ഭാര്യമാരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിനെ പരീക്ഷിക്കാനുള്ള വഴി ഇതാണ്. നിങ്ങൾ വിവാഹിതനാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ പിൻസമയങ്ങളിലേക്ക് പോകുക. നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് ഇപ്പോൾ നിങ്ങൾ വിവാഹിതനായിരിക്കുന്നുവെന്നും എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ വിവാഹിതനായിട്ടില്ല, സ്വപ്നം കാണുകയാണ്. നിങ്ങൾ ഉണർന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നമ്മുടെ കല്യാണം കഴിഞ്ഞുവെന്നും നമുക്ക് കുട്ടികൾ ഉണ്ടായെന്നും ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. നമ്മൾ സന്തോഷമായി ജീവിക്കുന്നതും കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കറിയാമോ, നിങ്ങളെക്കാളും അധികം ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നു. അദ്ദേഹവുമായിട്ട് സന്തോഷമായി ജീവിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളുടെ ഹൃദയം കൊണ്ട് അവളെ അത്രയും സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പ്രിയേ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹവുമായിട്ട് ജീവിച്ചുകൊള്ളുക. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സ്ത്രീകളും പുരുഷന്മാരും അതിനെ പരിശോധിച്ചു നോക്കുക. നിങ്ങളുടെ സ്നേഹം ശരിയായിട്ടുള്ളതാണെങ്കിൽ നിങ്ങളത് ചെയ്യും. കാരണം നിങ്ങൾക്ക് അവളുടെ ക്ഷേമമാണ് കാര്യം. നിങ്ങൾക്ക് അവളെ സ്വന്തമാക്കാൻ കഴിയും. നിങ്ങൾക്ക് അവളുമായി ജീവിക്കാനും കഴിയും. അവൾ നിങ്ങളുടെ ഭാര്യയായിരിക്കും. അവൾ നിങ്ങളെ വിവാഹം കഴിച്ചെന്നിരിക്കാം. എന്നാൽ അവൾ സന്തോഷവതിയായിരിക്കില്ല. എന്നാൽ നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൾ സന്തോഷവതിയായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ആ കാരണത്താൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ത് തന്നെയായിരുന്നാലും ഞാനതുകൊണ്ട് സന്തോഷവാനായാലും അല്ലെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ എന്ത് ചെയ്യുന്നു അതിനാൽ അവന് സംതൃപ്തിയുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ആന്തരോദ്ദേശവും വസ്തുനിഷ്ഠതയും അതിനാൽ പരിശോധിക്കുക. അതുമൂലം നിങ്ങൾ അവനെ സ്നേഹിക്കുന്നോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ നിന്നെ അടിച്ച് പുറത്താക്കുകയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി സേവ ചെയ്യുമോ എന്ന് അവൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എങ്ങനെയായിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിനാൽ ഈ സഭകൾ ഇത് കാണുകയും ഈ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തി പന്തും കൊണ്ട് ഓടുമ്പോൾ മറ്റൊരാൾ അവനെ തള്ളിയിടാൻ ശ്രമിക്കുകയില്ല. അവൻ അതിനെ സംരക്ഷിക്കുവാനായിരിക്കും ശ്രമിക്കുന്നത്. വാസ്തവത്തിലുള്ള ആന്തരോദ്ദേശവും വസ്തുനിഷ്ഠതയും വരുമ്പോൾ, ഏ, എനിക്കെത് കിട്ടിയിട്ടുണ്ട്, എനിക്കെത് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇതാണ്, ഞാനതാണ്, അങ്ങനെയൊന്നും പറയാൻ ഒരുവന് ശ്രമിക്കുകയില്ല. ദൈവത്തിന് ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. അവിടെ വളരെയധികം അനുകരണം അതിനെ പിന്തുടരുന്നു. അത് സാത്താനാണ്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെയാവുന്നു. അവൻ ആ പന്ത് കൊടുക്കപ്പെട്ടിരിക്കുന്ന ആരിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സേവ ഉയർത്തട്ടെ. അതിനുശേഷം ശ്രദ്ധിക്കുക എത്ര പേർ അതിന് പുറകാലെ പോകുന്നുവെന്ന്. ദൈവത്തോടുള്ള നിർവ്യാജമായ സ്നേഹം ഞാൻ ഏത് ഭാഗമാണെന്നുള്ള കാര്യമാക്കുന്നില്ല. അതിനുവേണ്ടി ഒരു വാക്ക് പറയാനോ സഹായിക്കാനോ അതിനെ സംരക്ഷിക്കാനോ എനിക്ക് കഴിയുമെങ്കിൽ ഞാനത് ചെയ്യട്ടെ. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചും ഇതുപോലെയുള്ള കാര്യമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങൾ വാസ്തവത്തിൽ അവളെ സ്നേഹിക്കുന്നെങ്കിൽ അതൊരു ഫീലിയോലവായിരിക്കില്ല, അതൊരു നിർവ്യാജ സ്നേഹമായ അകപാവലവായിരിക്കും. അവൾക്ക് വേറൊരാളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. നിങ്ങൾ വിവാഹിതനായിട്ടില്ല, തീർച്ചയായും നിങ്ങൾക്കത് കഴിയുകയില്ല. കൂടാതെ ഈ ടേപ്പ് കേൾക്കാൻ ജനങ്ങൾക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നു. വളരെ പേർ കത്തയച്ചിട്ട് പറയും, വിവാഹവും വിവാഹമോചനവും എന്ന സന്ദേശത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയും അത് അങ്ങനെയും പറയുന്നത്? ഞാൻ പല പ്രാവശ്യം ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത്, ഈ ടേപ്പുകൾ പോകുന്നത് ഞാൻ എന്റെ സഭയോട് മാത്രമാണ് സംസാരിക്കുന്നത്. സഹോദര, നിങ്ങൾ ഇടയന്മാർക്ക് ദൈവം എന്താണ് തരുന്നത് എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഏത് രീതിയിലുള്ള ആഹാരമാണ് ഞാൻ ഈ ജനങ്ങളെ തീറ്റിക്കുന്നത് എന്നതിന് ഞാൻ ഉത്തരവാദിയാണ്. ഇത് ഈ ടാബർനക്കളുടെ വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ ജനങ്ങൾ ഈ ടേപ്പുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവരുടെ ഇഷ്ടം പോലെയാണ്. എന്നാൽ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്താണ് അത് ഞാൻ സംസാരിക്കുന്നു. അത് അവരുടെ പാപങ്ങളാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ആരോ എനിക്ക് എഴുതിയിട്ട് പറഞ്ഞു, ഞാൻ ഇത് ചെയ്തിരിക്കുന്നു, ഞാൻ അത് ചെയ്തിരിക്കുന്നു, നിങ്ങൾ പറയുന്നു അങ്ങനെ. ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അത് ഇതിനോടൊത്ത് നോക്കുക, ഇതിവിടെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാകുന്നു, ഈ കൂടാരത്തിലുള്ള എന്റെ സ്വന്തം കൂട്ടത്തിന് വേണ്ടി മാത്രമാകുന്നു. ഇപ്പോൾ ജനങ്ങൾ അതിനെ വെളിയിൽ കൊണ്ടുപോയിട്ട് സങ്കരാഹാരവും മറ്റുമാക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നും വെളിപാട് കിട്ടിയിട്ട് ദൈവം എന്താണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അത് ചെയ്യുക. ഞാൻ അത് തന്നെ ചെയ്യും. എന്നാൽ ഈ സന്ദേശങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ആവശ്യമായിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് ഉറച്ച തൂണായിരിക്കണം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ഏറ്റവും ഒടുവിലത്തേതാകുന്നു. നമുക്കെല്ലാവർക്കും ഒരു ആത്യന്തികമായ അല്ലെങ്കിൽ ഒരു സമ്പൂർണമായ ഒന്നിന്റെ ആവശ്യമായിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വട്ടം ഞാൻ ഇതിനെക്കുറിച്ച്, അതായത് ഒരു സമ്പൂർണമായ ഇതിനെക്കുറിച്ച്, അതായത് അവസാനമായിട്ടുള്ള വാക്ക്, അത് ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്നതിനെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ഇത് പന്തുകളി സമയത്തെ അമ്പയർമാരെ പോലെയാണ്. അത് തമ്മിൽ മുട്ടിയിരിക്കുന്നുവെന്ന് അമ്പയർ പറഞ്ഞു കഴിയുമ്പോൾ അത് പിന്നെ അതുപോലെ തന്നെയായിരിക്കും. നിങ്ങൾ അതെങ്ങനെ കണ്ടിരിക്കുന്നു എന്നതൊരു പ്രശ്നമല്ല, കാരണം അമ്പയർ പറഞ്ഞിരിക്കുന്നു അത് തമ്മിൽ മുട്ടിയിരിക്കുന്നുവെന്ന്. നിങ്ങൾ പറയും ഞാൻ തമ്മിൽ മുട്ടിയിട്ടില്ല, ഞാൻ കണ്ടിരുന്നു അത് പോകുന്നത്. അതെന്ത് തന്നെ ആയിരുന്നാലും ഒരു കാര്യമല്ല, കാരണം അമ്പയർ അത് തമ്മിൽ മുട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അതുപോലെ തന്നെയാകുന്നു. അത് അതിനെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. അവനാകുന്നു ഏറ്റവും ഒടുവിലത്തേതായിട്ടുള്ളത്. ഒരു ട്രാഫിക് ലൈറ്റ് അത് പോകാനുള്ള അടയാളം കാണിക്കുകയാണെങ്കിൽ അതൊരു സമ്പൂർണമായ വാക്കാകുന്നു. നിങ്ങൾ പറയും ഞാൻ കുറച്ച് ധൃതിയിലാണ്, എനിക്ക് ഇല്ല. അത് പറയുകയാണ് മറ്റേ വ്യക്തി പോകുന്നതുവരെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. നോക്കൂ, അതാകുന്നു അതിന്റെ സമ്പൂർണത. നിങ്ങൾ ചെയ്യുന്നതായ എല്ലാ കാര്യത്തിനും ഒരു സമ്പൂർണത ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു സമ്പൂർണത ഉണ്ടായിരിക്കണം. ഒരു സ്ത്രീയെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു കാർ വാങ്ങിക്കാൻ പോകുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു സമ്പൂർണതയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? അതിനൊരു സമയമുണ്ട്. അതൊരു ഫോർഡ് ആയിരിക്കണോ, ചെവിയാണോ, പ്ലൈമൌത്ത് ആണോ, ഫോറിൻ കാർ ആണോ, എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്കൊരു സമ്പൂർണതയുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലും ഇത് തന്നെയാകുന്നു. ഒരു സമ്പൂർണത ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ആരോ പറയുന്നത് കേട്ടിട്ട് ചെന്ന് പറയുകയാണ് നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കണം. ഈ വ്യക്തി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സഭ സ്നാനപ്പെടുത്താതെ തളിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മെത്തഡിസ്റ്റുകാർ അവരോട് റിക്വസ്റ്റ് ചെയ്താൽ അവർ സ്നാനപ്പെടുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഒരു കത്തോലിക്കർ അവർ തളിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു വ്യക്തി വെള്ളത്തിൽ മുക്കിയിട്ടുള്ള സ്നാനത്തെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവനത് മനസ്സിലാകുകയില്ല, കാരണം അവനൊരു കത്തോലിക്കനായിട്ടാണ് വളർത്തപ്പെട്ടത്. അങ്ങനെ അവൻ പ്രീസ്റ്റിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, ഫാദർ, നാം മുക്കിയിട്ടാണ് സ്നാനപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ച് നമ്മുടെ സഭ എന്താണ് പറയുന്നത്? എന്ത്? അത് നാം തളിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ സഭയാണ് അവന്റെ സമ്പൂർണതയെങ്കിൽ അത് അവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്നു. എല്ലാ വഴക്കും കഴിഞ്ഞിരിക്കുന്നു, സഭ അതങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത്രമാത്രം ഒരു ബാപ്റ്റിസ്റ്റ് സഹോദരൻ നാം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ, അതായത് ഞങ്ങൾ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നതിൽ വിശ്വസിക്കുന്നു എങ്കിൽ അദ്ദേഹം പറയും, ഞാനത് വിശ്വസിക്കുന്നു, അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സഭയിലെ അംഗം തിരികെ തന്റെ പാസ്റ്ററിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, പാസ്റ്റർ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അതായത് നാം വെള്ളത്തിൽ മുക്കി സ്നാനപ്പെട്ടിരിക്കണം, അത് ശരിയാണ്, എന്നാൽ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം. കൊള്ളാം, ശരി, അദ്ദേഹം പറയും, ഇപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഈ പുസ്തകം പറയുന്നു നാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടിരിക്കണമെന്ന്. ആ സഭയാണ് ആ വ്യക്തിയുടെ സമ്പൂർണതയെങ്കിൽ അത് അവിടെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ളത് എന്ത് പറയുന്നുവെന്ന് അവന് കാര്യമാക്കുന്നില്ല, അത് അവന്റെ സമ്പൂർണതയാകുന്നു. എല്ലാ സഭാ സമുദായങ്ങളും അവരുടെ വിശ്വാസികൾക്ക് വേണ്ടി സമ്പൂർണതയാകുന്നു. എന്നാൽ എനിക്കും, ഞാൻ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു, ഓരോരുത്തർക്കും കൂടാതെ ക്രിസ്തുവിൽ നയിക്കപ്പെടുന്നവർക്കും ഈ വേദപുസ്തകമാണ് സമ്പൂർണത. കാരണം ദൈവം പറഞ്ഞു, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. ദൈവത്തിന്റെ സമ്പൂർണതയാണ് ബൈബിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് കാര്യമല്ല, അതാണ് സമ്പൂർണത. ബൈബിൾ സമ്പ്രദായങ്ങളുടെ ഒരു പുസ്തകമല്ല. അല്ല, അത് സമ്പ്രദായങ്ങളുടെയോ സദാചാരങ്ങളുടെയോ നിയമഗ്രന്ഥമോ അല്ല. ബൈബിൾ ധാരാളം സമ്പ്രദായങ്ങളും മറ്റ് സിദ്ധാന്തങ്ങളുടെയും ഒരു പുസ്തകമല്ല. അല്ല സാറേ, അത് സദാചാരങ്ങളുടെ ഒരു പുസ്തകമല്ല. അല്ല, അതാകപ്പാടെയുള്ള ചരിത്രങ്ങളുടെയും ഒരു പുസ്തകവുമല്ല. അല്ലെങ്കിൽ അതൊരു അധ്യാത്മവിദ്യയുടെ പുസ്തകമോ രണ്ടുമല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. ഇപ്പോൾ നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കടലാസിൽ കുറിച്ചെടുത്തുകൊള്ളുക. അത് വെളിപാട് പുസ്തകം 1:1-3 വരെയാകുന്നു. വേദപുസ്തകം യേശു ക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. നമുക്ക് സമയമുണ്ടായിരിക്കുകൊണ്ട് നമുക്കത് വായിക്കാം. എനിക്കധികം കുറിപ്പുകൾ വായിക്കാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കാം. യേശു ക്രിസ്തുവിന്റെ വെളിപാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അത് അവൻ തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ യേശു ക്രിസ്തുവിന്റെ സമ്പൂർണമായ ഒരു വെളിപ്പാടാകുന്നു. കൂടാതെ ഇത് പ്രവാചകന്മാരാൽ എഴുതിയിരിക്കുന്നു. എബ്രായർ 1:1 ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അത് എല്ലാ പ്രവാചകന്മാരെയും കൂടി ഒത്തൊരുമിച്ചിട്ടതായിരിക്കുന്നു. യേശു മലാഖിയായിരുന്നു. യേശു യിർമീയാവും യെശയ്യാവും ഏലിയാവുമായിരുന്നു. അവരെന്തായിരുന്നു? അതെല്ലാം അവനിലായിരുന്നു. നിങ്ങളിലുള്ളതെല്ലാം എന്നിലുള്ളതെല്ലാം അവനിലാകുന്നു. വചനങ്ങളും വചനത്തിന്റെ സാക്ഷികളും. അതുകൊണ്ട് ഇതൊരു സമ്പ്രദായങ്ങളുടെ പുസ്തകമോ ഒരു സദാചാര സംഹിതയുടെ ഗ്രന്ഥമോ അതുമല്ല, ഒരു ചരിത്ര പുസ്തകമോ അല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥമോ അല്ല. എന്നാൽ ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാകുന്നു. ദൈവം സ്വയം വചനത്തിൽ നിന്നും ജഡമായി വെളിപ്പെട്ടിരിക്കുന്നു. അതാകുന്നു ഇത്. വേദപുസ്തകം വചനവും ദൈവം ജഡവുമാകുന്നു. ദൈവം വചനവും, കുറച്ചുകൂടി ശരിയായി പറയുന്ന പക്ഷം, യേശു ജഡവുമാകുന്നു. ദൈവം, അതായത് വചനം, എങ്ങനെ മനുഷ്യ ശരീരത്തിൽ പ്രകടമായിട്ട് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ഇതൊരു വെളിപ്പാടാകുന്നു. അതുകൊണ്ടാണ് അവൻ ഒരു ദൈവപുത്രനായി തീരുന്നത്. അവൻ ദൈവത്തിന്റെ ഒരു ഭാഗമാകുന്നു. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ശരീരം ദൈവത്തിന്റെ ഭാഗമായിട്ടും അത് അത്രമാത്രമായിട്ട് അതൊരു പുത്രനാകുന്നു. ഒരു പുത്രൻ എന്നത് അതിനെ കത്തോലിക്കക്കാരും ബാക്കിയുള്ള സഭക്കാരെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത് നിത്യനായ പുത്രനായിട്ടാണ്. ആ വാക്കുപോലും അതിനൊരർത്ഥം കൊടുക്കുന്നില്ല. ഒരു പുത്രനായിക്കൊണ്ട് നിത്യനാകാൻ പറ്റുകയില്ല. എന്തുകൊണ്ടെന്നാൽ പുത്രൻ എന്ന് പറയുന്നത് എന്തിൽ നിന്നും ജാതനായിരിക്കുന്നു എന്നതിനെയാണ്. അങ്ങനെ നിത്യമായ എന്ന വാക്കിൽ കൂടെ അവനൊരു നിത്യനായ അങ്ങനെ ആയിരിക്കാൻ കഴിയുകയില്ല. അവനൊരു പുത്രനായിരിക്കാൻ കഴിയും, എന്നാൽ ഒരു നിത്യനായ പുത്രനായിരിക്കാൻ കഴിയുകയില്ല. ഇല്ല സാറേ, ഒരു നിത്യനായ പുത്രനായിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവൻ പുത്രനാകുന്നു. അത് അവനെ അത്രമാത്രമാക്കിയിട്ട്, അതായത് യിർമീയാവിലും മോശയിലും അവരിലുണ്ടായിരുന്നതായ എല്ലാ വചനവും അവർ എന്നെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് അവൻ പറഞ്ഞതുപോലെയാകുന്നു. വചനത്തിന്റെ എല്ലാ സത്യമായ ദൈവിക വെളിപ്പാടുകളും കൂടി ഒരു മനുഷ്യ ശരീരത്തിൽ സമാപിച്ചിട്ട് ദൈവം അതിന് ചുറ്റുമായി ഒരു ശരീരമിട്ടു. ആ കാരണത്താലാണ് അവനെ പുത്രൻ എന്ന് വിളിച്ചതും ആ കാരണത്താലാണ് അവനെ പിതാവെന്ന് സൂചിപ്പിച്ചതും. ഇത് ദൈവം നിങ്ങളുടെ മനസ്സുകളിലേക്ക് പകരാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഇത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. ദൈവം ഒരു ജഡത്തിൽ വെളിപ്പെട്ടു. ശ്രദ്ധിക്കുക, ശരീരത്തിൽ വെളിപ്പെട്ടു, അല്ലെങ്കിൽ വചനത്തിൽ നിന്നും ശരീരത്തിലേക്ക് വെളിപ്പെട്ടു. അത് വിശുദ്ധ യോഹന്നാൻ 1:14 വാക്യമാകുന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ഇപ്പോൾ വേദപുസ്തകം ശ്രദ്ധിക്കുക. ഇതങ്ങനെ ചെയ്തിരിക്കുന്നു, ഇതിങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. കുറച്ചു നേരം നമുക്ക് ഈ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിലേക്ക് പോയിട്ട് ഇതെവിടെ നിന്നാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് 40 വിവിധ എഴുത്തുകാരാൽ എഴുതപ്പെട്ടിരിക്കുന്നു. 40 പേർ വിഭിന്നമായ 1600 വർഷങ്ങൾക്കുപരിയായി ഈ ബൈബിൾ എഴുതിയിരിക്കുന്നു. ലോകത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രത്യേകമായ കാര്യങ്ങളെ വിവിധ സമയങ്ങളിൽ കൂടി മുൻകൂട്ടി പറയുകയും കൂടാതെ പലപ്പോഴും അത് സംഭവിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പായി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു. ഈ സമ്പൂർണമായ 66 പുസ്തകങ്ങളിൽ ഒരൊറ്റ തെറ്റുപോലുമില്ല. ഓഹോ ദൈവമേ, ദൈവം സ്വയമായിട്ട് മാത്രമല്ലാതെ വേറൊരു രചയിതാവിനും അത്രമാത്രം സൂക്ഷ്മമായിരിക്കാൻ കഴിയുകയില്ല. ഒരൊറ്റ വചനം പോലും വേറൊന്നുമായിട്ട് പരസ്പര വിരുദ്ധമല്ല. വിഭിന്നമായ 1600 വർഷങ്ങൾ കൊണ്ട് ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നു എന്നുള്ളത് ഓർക്കുക. മോശയുടെ കാലം തൊട്ട് ദ്വീപിലുള്ള യോഹന്നാന്റെ, അല്ലെങ്കിൽ പത്മോസ് ദ്വീപിൽ വെച്ചുള്ള യോഹന്നാന്റെ മരണം വരെ 1600 വർഷങ്ങൾ കൊണ്ട് 40 വിവിധ രചയിതാവാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരെഴുത്തുകാരൻ വേറൊരു എഴുത്തുകാരനെ അറിഞ്ഞിരുന്നില്ല. കൂടാതെ അത് വചനമായിട്ട് അവർക്ക് കിട്ടിയിരുന്നില്ല. അവരിൽ ചിലർ ആ വചനത്തെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവർ പ്രവാചകന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എഴുതിയിട്ട് അവരുടെ പ്രവചനങ്ങളെ ഒത്തൊരുമിച്ച് നോക്കിയപ്പോൾ ഓരോ പ്രവചനവും വേറൊന്നിനോട് ഭംഗിയായും ദൃഢമായും കൂട്ടിച്ചേർക്കപ്പെട്ടതായിരുന്നു. പെന്തിക്കോസ്റ്റ് നാളിലെ ദിവസം പത്രോസിന്റെ പ്രഖ്യാപനത്തെ ശ്രദ്ധിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പൗലോസ് ഒരിക്കലും അതിനെക്കുറിച്ച് യാതൊന്നും കേട്ടിരുന്നില്ല. അവൻ 3 വർഷത്തേക്ക് പഴയ നിയമത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അറേബ്യയിലേക്ക് പോകുകയും ഡമസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് അഗ്നിസ്തംഭത്തിൽ കൂടി ഷൗലെ ഷൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് ചോദിച്ച അഗ്നിസ്തംഭം ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി അവൻ പോയി. അവൻ എങ്ങനെ തെറ്റായിരിക്കാൻ കഴിയും? അവന് സഭയുമായിട്ട് ഒരിക്കലും യാതൊരു സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം അവൻ പത്രോസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവർ പ്രസംഗിച്ചിരുന്നത് ഓരോ വചനം വചനത്തിനനുസരിച്ച് ഒരേപോലെയായിരുന്നു. അതാകുന്നു നമ്മുടെ വേദപുസ്തകം. ബാക്കിയുള്ള മനുഷ്യരുടെ വചനം തോൽക്കട്ടെ. ഇതിനോടൊരു മനുഷ്യനും ചേർക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ബൈബിളിലേക്ക് കൂടുതലായിട്ട് ഒന്നും ചേർക്കുന്നില്ല. ഇല്ല സാറേ, ഇത് സമ്പൂർണമായ വെളിപ്പാടാകുന്നു. അത്രമാത്രം. അത് 7 മുദ്രകളുടേതുപോലെയാകുന്നു. ആരോ എന്നോട് തുടർച്ചയായി പറഞ്ഞിരുന്നു, സഹോദരൻ വേണം, ഈ 7 മുദ്രകൾ വെളിപ്പെടുമ്പോൾ നാം ദൈവത്തോടെ എങ്ങനെ അടുക്കേണ്ടിയതെന്നും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും അതിൽ കൂടെ നമുക്ക് പറഞ്ഞു തരും. അതിനെക്കുറിച്ച് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, ഇല്ല, അതങ്ങനെ ആയിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ 7 മുദ്രകളിൽ 7 മർമ്മങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്ന് ബൈബിളിലുണ്ട്. അത് നേരത്തെ എഴുതിയിരിക്കുന്നു, എന്നാൽ അത് എന്തായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ട് അവർ അതിനോട് അടുത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. നോക്കൂ, അതായിരുന്നില്ല അത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകുന്നു ഈ കാര്യങ്ങളെല്ലാം. അതങ്ങനെയാകുന്നു. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ യേശു എന്ന പേരുള്ളവർ ധാരാളമുണ്ട്. യേശു എന്ന പേരോടുകൂടിയ വളരെയധികം കൂട്ടുകാർ, സേവകരായിട്ടുള്ള കൂട്ടുകാർ എനിക്കിവിടെയുണ്ട്. ഇതാകുന്നില്ല, ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ദൈവത്തെ കൂടാതെ ഒരൊറ്റ രചയിതാവിനും അത്രമാത്രം കൃത്യമായിരിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ ഈ ബൈബിൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നതിന് വേണ്ടി, അതായത് വിഭിന്നമായ 1600 വർഷങ്ങൾ കൊണ്ട് ശരീരത്തെ സംബന്ധിച്ച് 40 വ്യത്യസ്ത മെഡിക്കൽ സ്കൂളുകളാൽ എഴുതിയിരിക്കുന്ന 66 വൈദ്യശാസ്ത്ര പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ എന്തായിരിക്കും? നാം ഏത് രീതിയിലുള്ള തുടർച്ചയിലായിരിക്കും ചെന്ന് പറ്റുക എന്ന് നാം അത്ഭുതപ്പെടുന്നു. 200 വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് വാഷിംഗ്ടൺ നമ്മുടെ രാഷ്ട്രപതിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ന്യൂമോണിയ അസുഖത്തിന് വേണ്ടി അവർ അദ്ദേഹത്തിന്റെ കാൽവിരൽ വലിച്ചെടുക്കുകയും അരക്കുപ്പി രക്തമെടുത്തു കളയുകയും ചെയ്തു. ഇന്നത്തെ ഏറ്റവും അധികം ആകർഷിതമായ ഒരു കാര്യമാകുന്നു, അതായത് ശാസ്ത്രം. അതിലെ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. 1600 വർഷങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്ന 40 വ്യത്യസ്തമായ ശാസ്ത്ര പുസ്തകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നാം എവിടെ ചെന്ന് എത്തിച്ചേരുമെന്ന് നോക്കാം. 300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്രഞ്ച്കാരനായ ശാസ്ത്രകാരൻ ഒരു പന്തിനെ ഉരുട്ടിക്കൊണ്ട് ശാസ്ത്രീയപരമായി ഇതിനെ തെളിയിച്ചു. അതായത് ഏതെങ്കിലും ഒരു വസ്തു ഒരു മണിക്കൂറിൽ 30 മൈലിലും അമിതമായ വേഗതയിലായി തീരുകയാണെങ്കിൽ ആ വസ്തു ഭൂമിയെ വിട്ടിട്ട് ദൂരത്തു നിന്ന് വീഴും. ശാസ്ത്രം എപ്പോഴെങ്കിലും അതിനെ തിരികെ എടുത്ത് സൂചിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെയുള്ള തെരുവുകളിൽ കൂടി അവർ ഒരു മണിക്കൂറിൽ 150 മൈൽ വേഗതയിൽ കാർ ഓടിക്കുമ്പോൾ അതും ഇതുമായിട്ട് എന്തെങ്കിലും ഒരു സംബന്ധമുണ്ടോ? നോക്കൂ. എന്നാൽ നിലത്തുകൂടി ഉരുളുന്ന ഒരു പന്തിന്റെ സമ്മർദ്ദത്താൽ ശാസ്ത്രപരമായി അദ്ദേഹം അത് തെളിയിച്ചു. അതായത് മണിക്കൂറിൽ 30 മൈൽ വേഗതയിലുള്ള ഏതൊരു വസ്തുവും ഭൂതലത്തെ വിട്ട് ഉയരുകയും ദൂരെ ചെന്ന് വീഴുകയും ചെയ്യും. ഇല്ല, അതുമായിട്ട് യാതൊരു തുടർച്ചയുമില്ല. എന്നാൽ ബൈബിളിലുള്ള ഒരൊറ്റ വചനവും വേറൊന്നുമായിട്ട് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നില്ല. ഒരൊറ്റ പ്രവാചകനും വേറൊരു പ്രവാചകനുമായിട്ട് ഒരിക്കലും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നില്ല. അവർ ഓരോരുത്തരും തികഞ്ഞവരായിരുന്നു. ഒരുവൻ കടന്നുവന്ന് പ്രവചിക്കുമ്പോൾ ആ യഥാർത്ഥ പ്രവാചകനെ എഴുന്നേറ്റിട്ട് അവനെ വിളിച്ച് താഴ്ത്തിയിടുകയും അതിനുശേഷം അത് പ്രകടമാകുകയും ചെയ്തു. നോക്കൂ. അതുകൊണ്ട് എല്ലാ സത്യവിശ്വാസികൾക്കും ഈ വേദപുസ്തകം ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ ഡോക്ടർമാർ തമ്മിൽ ഒത്തുചേരുന്നതിൽ നിങ്ങൾക്ക് യാതൊന്നും കൃത്യമായിട്ട് കിട്ടാൻ കഴിയുകയില്ല. അവരിൽ പോലും നിങ്ങൾക്ക് യാതൊരു കൃത്യതയും കിട്ടുകയില്ല. ഇപ്പോൾ ശാസ്ത്രത്തിൽ നിന്നും യാതൊന്നും കൃത്യമായി കിട്ടാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമോ, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് ബൈബിൾ പറയുന്നു. അതങ്ങനെയായിരിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഭൂമി ഉരുണ്ടതാകുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു 4 കോണുകളിലും എന്ന്. 2 ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ 3 ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ അത് കണ്ടിരിക്കുന്നു. കൂടാതെ ഇപ്പോഴും പത്രങ്ങൾ അതിനെക്കുറിച്ച് നിറച്ചെഴുതിയിരിക്കുന്നു. അതായത് ലോകം ചതുരാകൃതിയിലാണെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങൾ എത്ര പേരത് കണ്ടിരിക്കുന്നു? ഞാനത് മുഴുവൻ പകർത്തിയെടുത്തിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയാനായി കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം അവർ ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കും. അതായത് 180 കോടി വർഷങ്ങളുടെ പ്രകാശ ദൂരത്തെയല്ല അവർ കാണുന്നത്, എന്നാൽ ഒരു വട്ടത്തിലേക്ക് നേരെ ചുറ്റിക്കൊണ്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വാസ്തവമാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കും. അതായത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വേറൊരിടത്തേക്ക് പറന്നു പോകുന്നില്ല, നിങ്ങൾ അപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയായിരിക്കും. എന്നാൽ ഇതിലും വേഗത കൂടിയ ഒരു പരിമാണത്തിലായിരിക്കും. ഇപ്പോൾ ഈ മുറിയിൽ നിറങ്ങൾ കടന്നു വരുന്നുണ്ട്. എല്ലാ നിറങ്ങളും ഷർട്ടും വസ്ത്രങ്ങളും എന്തെല്ലാം നിങ്ങൾ ഉടുത്തിരിക്കുന്നു അതെല്ലാം നിത്യമാകുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ശബ്ദലേഖനം ചെയ്തിട്ട് ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെല്ലാം നിങ്ങൾ ഒരു വട്ടം കണ്ണടയ്ക്കുന്നുവോ അതും രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, അതിനെ ടെലിവിഷൻ തെളിയിച്ചു തരും. നിങ്ങൾ ജനിക്കുമ്പോൾ ദൈവം ഒരു റെക്കോർഡ് സ്ഥാപിക്കുന്നു. ഒരു റെക്കോർഡ് സ്ഥാപിക്കുകയും കുറച്ച് സമയത്തേക്ക് അത് വലിയ ശബ്ദമുണ്ടാക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, അവൻ ഉത്തരവാദിത്തത്തിലേക്ക് എത്തുന്നതുവരെയും അവനൊരു ബാലനാകുന്നു. അതിനുശേഷം ശബ്ദം തുടങ്ങുന്നു. അവൻ ഉത്തരം പറയേണ്ടതായ കാര്യങ്ങളെ ചെയ്യാനും പറയാനും അവൻ തുടങ്ങുന്നു. അതിനുശേഷം ആ ജീവൻ അവസാനിക്കുമ്പോൾ ആ രേഖ അല്ലെങ്കിൽ ആ ടേപ്പ് എടുത്തിട്ട് ദൈവത്തിന്റെ വലിയ ലൈബ്രറിയിൽ വെക്കുന്നു. ഇപ്പോൾ ന്യായവിധിയുടെ സിംഹാസനത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒഴിയാൻ കഴിയുന്നത്? നിങ്ങളുടെ മുമ്പിൽ തന്നെ അതിനെ ഓടിച്ചു കാണിച്ചു തരും. നിങ്ങൾ എടുത്ത ഓരോ ചൂടും നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നുപോയ ഓരോ വിചാരങ്ങളും നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുവോ? കഴിഞ്ഞ രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു നീളമുള്ള കഷണ്ടിയായ മനുഷ്യൻ, കാഴ്ചയ്ക്ക് വാസ്തവത്തിൽ സുന്ദരനും ഒരു നല്ല കരുത്തുമുള്ള ഒരു വ്യക്തി ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഒത്തിരി കാര്യങ്ങളെ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അതേപോലെയുള്ള വേറൊരു വ്യക്തി ഇവിടെ കടന്നു വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ തല കുനിഞ്ഞിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വന്നിട്ട് ഞാൻ വീണ്ടും താഴെയിരിക്കുന്ന വ്യക്തിയെ നോക്കി. അത് അദ്ദേഹമല്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് വേറെന്തോ ആയിരുന്നു. കൂടാതെ ഈ മനുഷ്യൻ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ചുറ്റുപാട് നോക്കി, എന്റെ പിറകിൽ ആരുമില്ല. ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ കട്ടന്റെ പുറകിൽ അവിടെ ഇരിക്കുന്നു. അതിവിടെ സഭയിൽ വരുന്ന ഒരു സഹോദരനായിരുന്നു. നീളമുള്ളതും കഷ്ണി തലയോടുകൂടിയതും കാണാൻ സുന്ദരനുമായ ഒരു വ്യക്തിയായിരുന്നു അവിടെ ഇതുപോലെ ഇരുന്നിരുന്നത്. അദ്ദേഹം തന്റെ തല കുനിച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം വയറ്റിൽ എന്തോ കുഴപ്പമായിട്ട് അദ്ദേഹം ഏകദേശം മരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു ജോഡി ഷൂസ് കിട്ടാൻ പോകുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് വേണ്ടി ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല, കാരണം അത് ധരിക്കുവാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അദ്ദേഹം മരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നോക്കൂ, ആ പരിണാമത്തിൽ ദൈവം അവിടേക്ക് നീങ്ങിയിട്ട് അദ്ദേഹം അവിടെ കടന്നു വന്ന അതേ അവസ്ഥയിൽ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഹാലലൂയ. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, വേദഭാഗങ്ങളിൽ ഒരിടത്തും ഒരൊറ്റ തെറ്റുപോലുമില്ല. യേശു എന്ന ദൈവവചനം ഹൃദയങ്ങളിലുള്ള വിചാരങ്ങളെ ഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതും മൂർച്ചയേറിയതുമാകുന്നു. എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമാകുന്നു. ഹൃദയത്തിലേക്ക് നേരെ കടന്നു ചെന്നിട്ട് അതിനെ വലിച്ചെടുത്തിട്ട് വിവേചിക്കുന്നു. എന്താണ് വിവേചിക്കുക എന്ന് വെച്ചാൽ അറിയിക്കുക, വെളിപ്പെടുത്തുക എന്നാണ്. അതാണ് ദൈവത്തിന്റെ വചനം ചെയ്യുന്നത്. ഇന്ന് നാം പറയും കത്തോലിക്ക സഭയാണ് ദൈവത്തിന്റെ വചനമെന്ന്. ബാപ്റ്റിസ്റ്റും മെത്തഡിസ്റ്റും പെന്തിക്കോസ്തുകാരുടെയും കൂടാരങ്ങളാണ്. അത് തെറ്റാണ്. വചനം വെളിപ്പാടാകുന്നു. ദൈവം വചനത്താൽ വെളിപ്പെട്ടിരിക്കുന്നു. നമുക്ക് വൈദ്യശാസ്ത്രത്തിലോ ശാസ്ത്രജ്ഞന്മാരിലോ അങ്ങനെ വ്യത്യസ്തമായ ആരിലും ഒരു തുടർച്ചയെ കിട്ടാൻ കഴിയുന്നില്ല. ഐൻസ്റ്റൈൻ പ്രകാശത്തിന്റെ നിയമങ്ങളും മറ്റ് പല കാര്യങ്ങളും പഠിച്ചിട്ട് അതിനെ ശാരീരികമായി പ്രയോഗത്തിലാക്കിയതുപോലെ ആത്മീകമായ പ്രയോഗത്തിലാക്കിയിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് നമ്മോട് പറയാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വലിയ കേന്ദ്രബിന്ദുവിനെ കുറിച്ചുള്ള ആ സന്ദേശത്തെ ഞാൻ കേട്ടപ്പോൾ, അതായത് ആ കേന്ദ്രമായിട്ട് എപ്പോഴെങ്കിലും സംബന്ധത്തിലായാൽ നിങ്ങൾക്ക് ഭൂമികളെ സൃഷ്ടിക്കാൻ കഴിയും, എന്തും ചെയ്യാൻ പറ്റും, കൂടാതെ ശക്തി അപരിമിതമായിരിക്കും. നോക്കൂ, അദ്ദേഹം അത് കണ്ടിരുന്നു. ഈ വായുമണ്ഡലത്തിൽ കൂടി പോകുന്ന ഈ ചെറിയ കുഴികളെ അവർ പിഞ്ഞാണത്തളികൾ എന്നും മറ്റും വിളിക്കുന്നു. ജനങ്ങൾ അതിനെ നാം അതിനെ ഒറ്റയ്ക്ക് വിട്ടുകളയുന്നതാണ് നല്ലത്. നിങ്ങൾ പറയും ഈ ആളുകളെ എല്ലാം കാണാതായിരിക്കുന്നുവെന്ന്. കേൾക്കുന്നില്ലേ? അവർ പറയുന്നത് കേൾക്കരുത്. അവരിതാ അവിടെ നിൽക്കുന്നു, അവരിവിടെ ഇല്ല. ഉൽപ്രാവണവും ഇതുപോലെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അവരിൽ ഒരാൾ താഴേക്ക് വരികയും ഈ ഭൂമിയിലുള്ള ശരീരത്തെ എടുത്തിട്ട് സ്വർഗീയ ശരീരമായി തീരുന്നു. അവർ മറഞ്ഞിരിക്കും. മുടിയും അല്ലെങ്കിൽ എല്ലുകളും അവരെ വിട്ടിരിക്കും. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അത് രൂപാന്തരപ്പെട്ടിട്ട് തിരികെ ദൂരത്തായി ചെന്നിട്ട് അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാം കാണുന്നു. കൂടാതെ സൈനിക കേന്ദ്രാലയവും ഈ പ്രകാശത്തെക്കുറിച്ചും അജ്ഞാമായ പ്രകാശങ്ങളെക്കുറിച്ചും ആകാശത്തിൽ അവർ കാണുന്നതായി കാര്യങ്ങളെല്ലാം കുറിച്ച് അവർ അത്ഭുതപ്പെടുന്നു. ജഫർസൺവില്ലിൽ ഈ ആഴ്ചയുണ്ടായ ഒരു അജ്ഞേയ പ്രകാശത്തെക്കുറിച്ച് പത്രങ്ങളിൽ വന്നിരുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതെന്താകുന്നുവെന്ന് അവരറിയുന്നില്ല. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വരുന്ന ദിവസങ്ങളിൽ അവ നിങ്ങളെ പൊക്കിയെടുക്കാൻ പോവുകയാണ്. നോക്കൂ, വിഷമിക്കേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞത് ഓർക്കുക, സോദോമിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സോദോമിന് തൊട്ട് മുമ്പ് എന്താണ് സംഭവിച്ചത്? ദൈവം കുറച്ച് ദൂതന്മാരുമായി ഇറങ്ങി വന്നിട്ട് ന്യായവിധിയുടെ സൂക്ഷ്മ പരിശോധന നടത്തി. ഞാൻ ആ കരച്ചിൽ കേട്ടിരിക്കുന്നു. അത് അത്രമാത്രം പാപത്താൽ നിറഞ്ഞതും ഭയങ്കരമാകുന്നു. അതുകൊണ്ട് ഞാൻ അത് മൊത്തമായിട്ട് ശരിയാണോ അല്ലയോ എന്നറിയേണ്ടതിനായി ഇറങ്ങി വന്നിരിക്കുന്നു. അത് ശരിയല്ലേ? അബ്രഹാമിനോട് കൂടെ നിന്നിരുന്ന അവരിൽ പ്രമുഖൻ അവനെ ശ്രദ്ധിക്കുക. അവനവന്റെ പുറകിലായിരുന്ന സാറായുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ വിവേചിച്ചറിയാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ചെറുതായിട്ടൊന്ന് നോക്കിയാണെങ്കിൽ ശ്രദ്ധിക്കൂ, അതെന്താണ് ചെയ്യുന്നത്? അത് തന്നെയാണ് ഇന്നും കാണപ്പെടുന്നത്. അത് ന്യായവിധിയുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ കുറച്ച് സമയത്തിന് ശേഷം സഭയ്ക്ക് ആ സ്ഥാനത്ത് നിൽക്കാൻ കഴിയുകയും എല്ലാ വിത്തും അതിന്റെ യഥാസ്ഥാനത്താകുകയും ചെയ്ത് കഴിയുമ്പോൾ അവർ പോയി കഴിഞ്ഞേക്കും. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അവർക്കറിയാൻ പറ്റില്ല. ഒരാൾ ഒരു വഴിക്ക് കൂടെ പോവുകയും നോക്കൂ, ഒന്ന് പാസ്റ്ററിന്റെ വീടിന് മുകളിൽ കൂടെ പോവുകയും ഒന്ന് ഇവിടെ നിന്ന് പോകും, ഒന്ന് അവിടെ നിന്ന് പോകും. അങ്ങനെ ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ അവിടെ ഉണ്ടായിരിക്കില്ല. കാരണം ഈനോക്ക് അതിന്റെ ഒരു മാതൃകയാകുന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. സൂക്ഷ്മ പരിശോധനയ്ക്കായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അതിനെ തുടർന്ന് ഹാനോക്ക് എങ്ങനെ മാറ്റപ്പെട്ടു എന്നത് ഇസ്രായേൽ പെട്ടകത്തിൽ കൂടി എങ്ങനെ എടുത്തുകൊണ്ടുപോയതിന്റെ മാതൃകയാകുന്നു. ദൈവത്തിന്റെ വചനം അത്രമാത്രം സമ്പൂർണമാകുന്നു. പഴയ നിയമവും പുതിയ നിയമവും മുഴുവനായുള്ളതിന്റെ രണ്ട് പകുതിയായി വിഭജിച്ചതാകുന്നു. പഴയ നിയമം ഒരു പകുതിയും പുതിയ നിയമം വേറൊരു പകുതിയുമാകുന്നു. രണ്ടും കൂടി ഒത്തൊരുമിക്കുമ്പോൾ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ മുഴുവൻ വെളിപാട് നിങ്ങൾക്ക് കിട്ടുന്നു. അവിടെ പ്രവാചകന്മാർ സംസാരിക്കുന്നു, ഇവിടെ അവൻ ഒരു വ്യക്തിയാകുന്നു. നോക്കൂ, ഒന്ന് മുഴുവനായിട്ടുള്ള എന്റെ രണ്ട് പകുതി. ഇപ്പോൾ ഓർക്കുക, പുതിയ നിയമത്തെ കൂടാതെ പഴയ നിയമം പരിപൂർണമല്ല. പഴയതിനെ കൂടാതെ പുതിയ നിയമം പരിപൂർണമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് പകുതിയായി വിഭജിച്ചതും ഒരു മുഴുവനുമായതുമെന്ന്. കാരണം പ്രവാചകന്മാർ പറഞ്ഞു, അവൻ ഇവിടെയായിരിക്കും, അവൻ ഇവിടെയായിരിക്കും, അവൻ ഇവിടെയായിരിക്കും, അവർ അവനോട് ഇങ്ങനെ ചെയ്യും, അവർ അവനോട് ഇങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ ഇതാ അവൻ ഇവിടെയാകുന്നു, അവൻ ഇവിടെയായിരുന്നു, അവൻ ഇവിടെയായിരുന്നു, അവർ അവനോട് ഇങ്ങനെ ചെയ്തു, അവർ അവനോട് ഇങ്ങനെ ചെയ്തു. കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഞാനതിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ വേദഭാഗത്തെ പഠിക്കുന്നതിന് വേണ്ടി പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, ദൈവത്തിന്റെ സത്യവചനത്തെ യഥാർത്ഥമായി ഭാഗിക്കുന്നതിനായി അതിനെ പഠിക്കുക. അതിനുവേണ്ടി വേദഭാഗത്ത് മൂന്ന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനത്തെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യരുതാത്തതായ മൂന്ന് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുതാത്തതായിരിക്കണം. ഈ ദേശത്തിന് വെളിയിലുള്ളവർ, അവർ എവിടെയായിരുന്നാലും ഈ രാജ്യത്തിനപ്പുറമുള്ളവരും, നിങ്ങളുടെ കയ്യിൽ ഒരു പെൻഷൻ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചെടുത്തിരിക്കുന്നു എന്ന് തീർച്ചപ്പെടുത്തുക. ഈ കാര്യങ്ങളെ നിങ്ങൾ ചെയ്യരുത്. എല്ലായ്പ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടാത്തതെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ വചനത്തെ തെറ്റായി വ്യാഖ്യാനം ചെയ്യരുത്. നിങ്ങൾ പറയും, അത് ശരിയാണ്, അതിങ്ങനെ അർത്ഥമാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്ത് പറയുന്നുവോ അതാണ് അത് അർത്ഥമാക്കുന്നത്. അതിനൊരു വ്യാഖ്യാനക്കാരന്റെ ആവശ്യമില്ല. നിങ്ങൾ വചനത്തെ അനുചിതമല്ലാത്തടത്ത് വെക്കരുത്. കൂടാതെ നിങ്ങൾ വചനത്തെ സ്ഥലം മാറ്റരുത്. ഇതിലേതെങ്കിലും ഒന്ന് നാം ചെയ്യുകയാണെങ്കിൽ അത് മുഴുവൻ വേദപുസ്തകത്തെ ഒരു ചിന്താക്കുഴപ്പത്തിലേക്കും അലങ്കോലമായ അവസ്ഥയിലേക്കും എറിഞ്ഞു കളയുന്നു. ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യന്റെ രൂപത്തിലായി വന്ന യേശുവിനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ അവനെ ഒരു ദൈവത്തിൽ നിന്നും മൂന്നാക്കി തീർക്കുന്നു. യേശു ക്രിസ്തു വചനമായിരിക്കുന്നതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ അവനെ മൂന്നിൽ ഒരു ദൈവമാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവനെ ദിവ്യത്വത്തിന്റെ രണ്ടാമത്തെ വ്യക്തിയാക്കുന്നു. അതങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മുഴുവൻ വേദഭാഗത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഒരിടത്ത് ചെന്നെത്തുകയില്ല. അതുകൊണ്ട് വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് അതിനൊരു വ്യാഖ്യാനം കൊടുക്കുകയും നിങ്ങൾ അതിനെ വേറൊരു സമയത്തേക്ക് പ്രയോഗിക്കുകയും അല്ലെങ്കിൽ അതൊരു വേറൊരു സമയത്തേക്ക് പ്രയോഗിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളും ഒരു ശരിയല്ലാത്ത വ്യാഖ്യാനം കൊടുക്കുന്നു. ആരെങ്കിലും യേശു ക്രിസ്തുവിനെ ബൈബിളിൽ നിന്നും അത് ദൈവം സ്വയമല്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവനെ രണ്ടാമത്തെ വ്യക്തിയോ അല്ലെങ്കിൽ മൂന്നിലൊരു ദൈവമാക്കി തീർക്കും. അത് മുഴുവൻ ബൈബിളിലെ എല്ലാ വചനത്തെയും താറുമാറാക്കുന്നു. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടായിരിക്കരുത് എന്നുള്ള ആദ്യത്തെ കൽപ്പനയെ അത് തകർത്തു കളയുന്നു. ശരി, അത് മുഴുവൻ ക്രിസ്തീയ വർഗത്തെയും മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടം വിഗ്രഹാരാധനക്കാരാക്കുന്നു. ഏത് രീതിയിലുള്ള ഒരു ബൈബിളാണ് നിങ്ങൾക്കുള്ളതെന്ന് അത് നമ്മെ നാം എന്താണെന്ന് യഹൂദന്മാർ പറഞ്ഞതാക്കി തീർക്കുന്നു. അവർ പറഞ്ഞു, അവരിലേതാണ് നിങ്ങളുടെ ദൈവം?
നോക്കൂ,
അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. കാരണം യേശു സ്വയം തന്നെയാണ് ബൈബിളിന്റെ വ്യാഖ്യാനം. അവൻ വെളിപ്പെട്ട ആ കാലഘട്ടത്ത് തന്നെ അവന്റെ ശരീരത്തിന്റെ ഭാഗവും വെളിപ്പെട്ടു. ഇതൊരു കൈയുടെ യുഗമാണെങ്കിൽ അത് തീർച്ചയായും ഒരു കൈയായിരിക്കും, അതൊരു തലയുടെ യുഗമായിരിക്കാൻ കഴിയുകയില്ല. ഇതൊരു ശബ്ദത്തിന്റെ യുഗമാണെങ്കിൽ എങ്കിൽ പിന്നെ അതൊരു കാലിന്റെ യുഗമായിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഇപ്പോൾ നാം കണ്ണിന്റെ യുഗത്തിലായിരിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ അടുത്തത് അവൻ സ്വയം തന്നെയായിട്ട് വരേണ്ടതാകുന്നു, കാഴ്ചയും പ്രവചനവും. ഓരോ കാലഘട്ടത്തിൽ കൂടി നോക്കിയാൽ ആദ്യത്തെ സഭയുടെ കാലഘട്ടത്തിൽ നിന്നും, അതായത് വിത്ത്, ആ സമ്പൂർണമായ വിത്ത് മണ്ണിനടിയിലായപ്പോൾ അവിടെ നിന്നും നാം അടിസ്ഥാനം വിട്ട് യാത്ര പുറത്തുതുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം അത് കാലിൽ കൂടെ, അത് ലൂഥറിന്റെ കാലമാകുന്നു. അതിനുശേഷം വെസ്ലിയിൽ കൂടെ കടന്നു വന്നു. അതിനുശേഷം പെന്തിക്കോസ്തുകാരിലേക്ക് ചുണ്ടിൽ അന്യഭാഷയുമായി കടന്നു വന്നു. അങ്ങനെ ഇപ്പോൾ അത് കണ്ണുകളിലായിരിക്കുന്നു, അതായത് മലാഖി നാലിന്റെ പ്രവചനങ്ങളും മറ്റും. അങ്ങനെ ഇപ്പോൾ ഇനിയും വരാനായിട്ട് യാതൊന്നും ശേഷിച്ചിട്ടില്ല. എന്നാൽ അവൻ സ്വയമായി അതിലേക്ക് കാലെടുത്ത് വെക്കേണ്ടിയിരിക്കുന്നതല്ലാതെ, കാരണം അതാണ് അവിടെ ഉള്ളതിൽ ഏറ്റവും അവസാനത്തേത്. അതിന് അടുത്തത് ബുദ്ധിയാകുന്നു. നമുക്ക് നമ്മുടേതായ ഒരു ബുദ്ധിയില്ല, അത് അവന്റേതാകുന്നു. നമുക്ക് നമ്മുടേതായ കാഴ്ചയില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണാൻ കഴിയുക? അവനത് ചെയ്യാൻ പറ്റുകയില്ല. ഇത് ദൈവം സ്വയം തന്നെയാകുന്നു. നോക്കൂ, അതൊരു സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ ശരീരം ഈ വഴിയിൽ കൂടി അവനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം മുഴുവൻ ക്രിസ്തുവിന്റെ ശരീരവും ഒരു മണവാട്ടിയുടെ രൂപത്തിൽ വെളിപ്പെടുന്നു. അത് അവന്റെ വശത്തു നിന്നും എടുക്കപ്പെട്ടതാകുന്നു. ആദിയിൽ ആദാമിന്റെ എടുക്കപ്പെട്ടതുപോലെയാകുന്നു അത്. ഇത് മുഴുവൻ ബൈബിളിനെയും ഒരു ചിന്താക്കുഴപ്പത്തിലാക്കുകയും ആദ്യത്തെ കൽപ്പനയെ ലംഘിക്കുകയും ഒരു ദൈവത്തെ ഉണ്ടാക്കുകയും ഒരു വിഗ്രഹാരാധനക്കാരുടേതുപോലെ ദൈവത്തിന്റെ മൂന്നാക്കുകയും ചെയ്യുന്നു. അത് ബൈബിളിന്റെ മുഴുവൻ പടത്തെയും നശിപ്പിച്ചു കളയുന്നു. അതുകൊണ്ട് നിങ്ങൾ ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇപ്പോൾ ഇത് ഒരു കാര്യമാകുന്നു. ബൈബിളിലെ എല്ലാ വേദഭാഗങ്ങൾക്കും ഒരേ പ്രയോഗമുള്ളപ്പോൾ നിങ്ങൾക്കതിനെ അതിന്റേതായ സ്ഥാനത്താക്കേണ്ടിയിരിക്കുന്നു. അതിനെ അസ്ഥാനപ്പെടുത്തുന്നതിൽ കൂടെ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ അവനെ ദൈവമാക്കുകയും അടുത്ത കാലഘട്ടത്തിൽ അവനെ ചരിത്രമാക്കിയും ഇരിക്കാം. അതുകൊണ്ട് വേദഭാഗത്തെ അസ്ഥാനത്താക്കരുത്. അവൻ എപ്പോഴും ദൈവമാകുന്നു. നിങ്ങൾ ഇന്ന് അവനെ ഒരു ചരിത്രത്തിലെ ദൈവമാക്കുന്നുവെങ്കിൽ പിൻകാലങ്ങളിൽ എന്തായിരുന്നു? കൂടാതെ അത് തന്നെയല്ല ഇന്നും. എബ്രായർ 13:8 കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് പിന്നെ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇപ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യുമെന്നും ഇതെന്താണ് ചെയ്തിരിക്കുന്നതെന്നും നോക്കുക. വേദഭാഗത്തെ അസ്ഥാനത്താക്കുന്നതിൽ കൂടെ അവനെ അവന്റെ സ്വന്തം വചനത്തെ നിഷേധിക്കുന്നതിനിടയാക്കുന്നു. അതങ്ങനെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വേദഭാഗത്തെ അതിന്റെ സ്ഥാനം മാറ്റുന്നതിൽ കൂടെ നിങ്ങൾ അവന്റെ ദേഹത്തെ തെറ്റായി കൂട്ടിച്ചേർന്നെന്ന് വരാം. തലയായിരിക്കേണ്ടിടത്ത് കാലായിരിക്കാം, അല്ലെങ്കിൽ അതങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വേറൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് യേശു മോശയുടെ സന്ദേശത്തെ പഠിപ്പിക്കുന്നെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ വെസ്ലി ലൂഥറിന്റെ യുഗത്തിലെ സന്ദേശത്തെ പഠിപ്പിക്കുന്നെന്ന് വന്നേക്കാം. ഇപ്പോൾ ഈ നമ്മുടെ യുഗത്തിൽ പെന്തിക്കോസ്തുകാരുടെ യുഗത്തിലെ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്നെന്ന് വന്നേക്കാം. അതെന്തൊരു കുഴക്കലായിരിക്കുമെന്ന് നിങ്ങൾ നോക്കുവീൻ. പെന്തിക്കോസ്തുകാർ അതിന്റെ നിറങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. ലൂതർ അതിന്റെ നിറങ്ങളെ കാണിച്ചിട്ട് സഭാസമുദായം ആക്കപ്പെട്ടിരിക്കുന്നു. അത് അവിടെ തന്നെ മരിച്ചുപോയി. ആ കാലഘട്ടം നിന്നുപോയി. അവിടെ അത് കഴിഞ്ഞുപോയിരിക്കുന്നു. ശ്രദ്ധിക്കുക, അത് രൂപീകരിക്കപ്പെട്ട ഉടനെ തന്നെ അത് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് ശരിയല്ലെന്ന് നോക്കാം. ചരിത്രത്തിന്റെ പേജുകളിൽ കൂടെ തിരിഞ്ഞു നോക്കൂ. അത് രൂപീകരിക്കപ്പെട്ട ഇടത്തെല്ലാം അത് അവിടെ വെച്ച് തന്നെ മരിച്ചുപോയി. അവിടെ ഒരിക്കലും അതിലും യാതൊന്നും കൂടുതലായിട്ടില്ലായിരുന്നു. അത് ഈ ലോകത്തിന്റെ ദേവനെ ആരാധിക്കുന്നവരായി തീരുകയും സംഘടന നിർമ്മാണത്തിലേക്കും രൂപവൽക്കരണത്തിലേക്കും സ്ഥാപിത സഭാ സംഘടനയിലേക്കും മിഥ്യാബോധങ്ങളിലേക്കും പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം റിക്കികൾ അവിടെ കടന്നു വരികയും അവരുടേതായ എതിർപ്പുകളെ അതിലേക്കിടുകയും അതിനേക്കാളും ശരിയായി പറയുന്ന പക്ഷം അവരുടെ സ്വന്തം വിചാരങ്ങളെ അതിലേക്ക് കുത്തിവെക്കുകയും ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചത്? അതൊരു കൂട്ടിക്കൊളിച്ച അവസ്ഥയായി തീർന്നിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവനിലേക്ക് അവർ എത്തിച്ചേരാൻ പോകുകയാണ്. അവിടെ അവർക്കൊരു വലിയ മഹാനായ ലോക നേതാവ് അവരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ചിന്തിച്ചുകൊണ്ട് സാത്താനെ അവർ സിംഹാസനത്തിലാക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാനത് വീണ്ടും പറയുന്നു, അതായത് ഇന്നത്തെ നാഗരികത സ്വയം തന്നെ അതിനെ സമ്പൂർണമായും ദൈവത്തോട് വിരോധമായിട്ടാക്കിയിരിക്കുന്നു. നാഗരികത അത് ദൈവത്തോട് വിപരീതമായിരിക്കുന്നു. വിദ്യാഭ്യാസം അത് കോടിക്കോടി മൈലുകൾ അവരിൽ നിന്ന് ദൂരത്തായിരിക്കുന്നു. ശാസ്ത്രം അത് കോടി മൈലുകളോളം ദൂരത്തായിരിക്കുന്നു. ശാസ്ത്രവും വിദ്യാഭ്യാസവും ദൈവത്തിന്റെ വചനത്തെ തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു. വേദശാസ്ത്ര പാഠശാലകളിൽ കൂടെയും ശാസ്ത്രത്തിൽ കൂടെയും അങ്ങനെ പല രീതിയിലും അവർ ശ്രമിക്കുന്നു. അവർക്ക് അവരുടേതായ കുലുക്കമുണ്ട്. കഴിഞ്ഞ രാത്രിയിലെ ആ ദർശനത്തിൽ ആ ശാസ്ത്രജ്ഞന്മാരോട് അവർ ആ ദ്രവ്യത്തെ ഇതുപോലെ ഒഴിക്കുമ്പോൾ ആ മനുഷ്യൻ നിലവിളിച്ചത് അതിനെപ്പറ്റി എന്താണ്? അവർ തിരിഞ്ഞൊന്ന് മുകളിലേക്ക് നോക്കിയിട്ട് തുറന്നുകൊണ്ടിരുന്നു. അവിടെ ഒരോട്ടം കൂടി ഇനിയും ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, ഈ മൂന്ന് കാര്യങ്ങളും അതി ആവശ്യമായിരിക്കുന്നു. യേശു നോഹയുടെ സന്ദേശത്തെ പ്രസംഗിച്ചുകൊണ്ട് വന്നില്ല, അവൻ മോശയുടെ സന്ദേശത്തെ പ്രസംഗിച്ചുകൊണ്ട് വന്നില്ല. നോക്കൂ, വേദഭാഗത്തെ അസ്ഥാനത്താക്കരുത്, അതിന് അതിന്റേതായ ഒരു സമയമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് അപേക്ഷിക്കാൻ കഴിയുകയില്ല. ആ മഹാൻ വ്യക്തിയായ ജോൺ വെസ്ലി കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ആ മഹാൻ വ്യക്തിയായ ലൂഥർ തന്റെ ന്യായീകരണത്തിന്റെ സന്ദേശമായി കടന്നു വന്നപ്പോൾ, ലൂഥർ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം സഭയെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചിറക്കുകയും അദ്ദേഹം വിശ്വാസത്താൽ ന്യായീകരണത്തെ സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം ഇത് ചെയ്തപ്പോൾ അവർ ഇതിന്റെ മുകളിലായി അതിനെ രൂപവൽക്കരിക്കുകയും അത് മരിക്കുകയും ചെയ്തു. ഒരു ഗോതമ്പിൽ നിന്നും തണ്ടിലേക്ക് വളരുന്നതുപോലെ ജീവൻ മുന്നോട്ട് വളർന്നുകൊണ്ടിരുന്നു. തണ്ടിൽ നിന്നും പൊടിപ്പിലേക്ക് എന്നതുപോലെ ലൂഥറിൽ നിന്നും വെസ്ലിയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. ലൂഥറിൽ നിന്നും വേറെ ഇലകൾ കടന്നു വന്നു, അത് അതിനോടുകൂടെ തന്നെ മരിച്ചുപോയി. അത് ആ വലിയ മതപരിഷ്കാരത്തിൽ നിന്നും കടന്നു വന്നതായ സിംഗ്ലിയും കാൽവിനും ശേഷമുള്ളവരുമായിരുന്നു. അതിനുശേഷം വെസ്ലി കടന്നു വരികയും വേറൊരു യുഗം ആ പൂമ്പൊടിയിൽ വിടരുകയും ചെയ്തു. വെസ്ലിയും ആറ്റൻബറിയും യോഹന്നാനും അവന്റെ സഹോദരനും അവരെല്ലാം കൂടി ദൈവത്തിന്റെ മഹാനായ ജനങ്ങൾ ഒരു സന്ദേശം കൊണ്ട് രാജ്യം മുഴുവൻ തൂത്തുവാരി. അതിനുശേഷം അവർ അതിനെ രൂപവൽക്കരിക്കുകയും മരിക്കുകയും ചെയ്തു. അതിനുശേഷം അതിന്റെ വളർച്ച കണ്ടാൽ യഥാർത്ഥമായിട്ടും അതൊരു വിത്തായിരിക്കുമെന്ന് തോന്നും. എന്നാൽ അതൊരു തോടായിരുന്നു, അത് പെന്തിക്കോസ്റ്റുകാരായിരിക്കുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം പുറകിലായിട്ട് ഒരു മുട്ട് വന്നുകൊണ്ടിരുന്നു. ലൂഥർ വന്നതിന്റെ ഏകദേശം മൂന്നോ അല്ലെങ്കിൽ നാലോ വർഷങ്ങൾക്ക് ശേഷം ലൂഥറൻ സഭ രൂപവൽക്കരിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. വെസ്ലി വന്നതിന്റെ കുറച്ച് സമയത്തിന് ശേഷം അത് രൂപവൽക്കരിക്കപ്പെട്ടു. ഹ്യൂസ്റ്റണിൽ വെച്ച് എങ്ങനെയാണ് വെസ്ലി സഭ അല്ലെങ്കിൽ മെഥഡിസ്റ്റ് സഭ നിലനിൽപ്പിലായത് എന്നതിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരിവിടെ അമേരിക്കയിലേക്ക് വന്നപ്പോൾ അവരിലധികം പേരും പറഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്നും കൂലിക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവരെ ഇവിടെ കൊണ്ടുവന്നുവെന്നും അങ്ങനെ അതെല്ലാം ഒരു നാടകീയമായ രൂപത്തിൽ തയ്യാറാക്കിയിരുന്നു. അതിന്റെ തൊട്ടടുത്ത ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടിരുന്നു. അവിടെ ആ സഭ മരിച്ചുപോയി. അതിൽ നിന്നും പെന്തിക്കോസ്തുകാർ കടന്നു വന്നു. ആ പഴയ ഒച്ച വെക്കുന്നവർക്ക് നാളുകൾക്ക് മുമ്പ് അന്യഭാഷ സംസാരിക്കുന്നതിനുള്ള വരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അന്യഭാഷയ്ക്ക് പകരം അന്യ കാര്യങ്ങളെ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ അതിനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ നിശ്ചയമാക്കി പേരിട്ടു. അതിനുശേഷം അവർ അതിനെ രൂപീകരിച്ചു. ഒരുത്തൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യാൻ പോകുകയാണ്, വേറൊരുത്തൻ പറഞ്ഞു ഞാൻ അത് ചെയ്യാൻ പോകുകയാണ്. അങ്ങനെ അവർക്ക് ചെയ്യൽ തന്നെ ചെയ്യലുകളായി. അതെന്ത് ചെയ്യും? അവരിൽ ഓരോന്നും വെളിവാക്കപ്പെടാതെ തണ്ടിലെയും പൊടുപ്പിലെയും പോലെ തന്നെ ആയിത്തീരുന്നു. അവർക്ക് വണ്ണസും ടൂനസും ത്രീനസും ചർച്ച് ഓഫ് ഗോഡും അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ വെറും തുറക്കപ്പെടാത്തതുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രകൃതിക്കനുസരിച്ച് അതൊരു സമ്പൂർണ്ണ ഉദാഹരണമാണ്. അതിൽ നിന്നും നിങ്ങളെ വേറെ യാതൊന്നും ഒരിക്കലും വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നവരാക്കിയിട്ടില്ല. കിന്തിക്കുള്ളിലുള്ള എന്റെ ഒരു കുടുംബ സ്നേഹിതനെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ അമ്മാവർ ഞങ്ങൾക്ക് വേണ്ടി വൈകിട്ടത്തെ ആഹാരമുണ്ടാക്കുന്നതിനായി മുകളിലായിരുന്നു. വേട്ടയ്ക്ക് ശേഷം വന്ന ഒരു കൂട്ടം ഞങ്ങൾ ആളുകൾക്കായി വൈകിട്ടത്തെ ആഹാരമുണ്ടാക്കുന്നതിനായി തന്റെ വേറെ സഹോദരിമാരെ സഹായിക്കുകയായിരുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി കരയാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ അമ്മ സ്വല്പം അമ്പരപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ അവർ ഓടി വന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് ആ കുഞ്ഞിനെ മുല കൊടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, അത് പ്രാകൃതമായ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞിന് അതിനാവശ്യമുള്ള എന്തിനെങ്കിലും വേണ്ടി കരയുക എന്ന ഒരൊറ്റ വഴിയല്ലാതെ അതിന് വേറെ നല്ലൊരു വഴി അവർ ഒരിക്കലും കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളൊരു സദാചാര സംഹിതയുടെ പുസ്തകം എടുത്തുകൊണ്ട് ഇരുന്നിട്ട് പറഞ്ഞേക്കാം, മകനെ ഞാൻ നിന്നെ ദൈവശാസ്ത്രം പഠിപ്പിക്കാം. മറ്റു കുട്ടികളെ പോലെ നീ ഇവിടെ ഓടി നടന്ന് ബഹളമുണ്ടാക്കരുത്. നീ അവരിൽ നിന്നും വ്യത്യസ്തനാണ്. അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് പാൽ കുടിക്കേണ്ടി വരുമ്പോൾ ഇവിടെയുള്ള ഈ ചെറിയ ബെൽ അടിക്കണം. അത് പ്രവർത്തിക്കില്ല. ഇല്ല, അതൊട്ടും പ്രവർത്തിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ നാം എല്ലാ കാലഘട്ടങ്ങളെയും അതിൽ കാണുകയും നാം അവസാന കാലഘട്ടത്തിലാണെന്ന് നേരെ അത് ആസൂത്രണം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പതിര് അതിനെ വിട്ടുമാറിയിരിക്കുന്നു. നാം ഇപ്പോൾ 15 വർഷത്തോളം, ഏകദേശം 20 വർഷത്തോളമായിരിക്കുന്നു ഈ സന്ദേശം ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുകയും കൂടാതെ ഇന്ന് രാവിലെ ഈ രാജ്യവുമായി സംബന്ധപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, ഒരു സംഘടനയായിട്ടില്ല, ഇതിന് രൂപീകരിക്കാൻ കഴിയുകയില്ല. ഇതുപോലെ യാതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇതിനു ശേഷം ഉണ്ടാകുകയുമില്ല. ഈ സന്ദേശത്തോട് ഇന്ന് കാര്യമാക്കുന്നത് എന്താണെന്നാൽ, ഈ സന്ദേശത്തെ അവരുടെ ഹൃദയത്തിൽ ലഭിച്ചിരിക്കുന്നവർ അത് പക്വമാകുന്നതിന് വേണ്ടി പുത്രന്റെ സന്നിധ്യത്തിൽ കിടക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നിങ്ങളൊരു സന്ദേശത്തെ എടുക്കൂ, അതിനുശേഷം അത് നിങ്ങളിൽ നിന്ന് എല്ലാ പച്ചയും ചുട്ടിക്കളഞ്ഞിട്ട് നിങ്ങളെ ഒരു പരിപക്വതയേറിയ ക്രിസ്ത്യാനിയാക്കി തീർക്കട്ടെ. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. തന്റെ സഭയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദൈവം ഉടനെ വരുന്നു. അതുകൊണ്ട് അവനാൽ സ്വീകരിക്കപ്പെടാൻ നമുക്ക് ആ രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനികളാകേണ്ടിയിരിക്കുന്നു. ഗോതമ്പിന് പക്വതയേറേണ്ടിയിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ ആദ്യം ആവശ്യമായിരിക്കുന്നു. തെറ്റായി വ്യാഖ്യാനിക്കരുത്, അല്ലെങ്കിൽ തെറ്റായി കൈകാര്യം ചെയ്യരുത്, തെറ്റായി വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ വചനത്തെ അസ്ഥാനപ്പെടുത്തുകയോ ചെയ്യരുത്. ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ അതിനെ സൂക്ഷിച്ചിരിക്കണം. ഈ ലോകത്തിന് ഇതൊരു മർമ്മങ്ങളുടെ പുസ്തകമാണ്. ജനങ്ങൾ ഇതിനെ ഒരു രഹസ്യങ്ങളുടെ പുസ്തകമായി കരുതുന്നു. വളരെ പ്രസിദ്ധിയാർജിച്ചതും ക്രിസ്തീയതയിൽ നല്ല നിലപാടുമുള്ള ഈ നഗരത്തിലെ ഒരു വ്യക്തിയോട് ഒരു വട്ടം ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു രാത്രിയിൽ ഞാൻ വെളിപാടിന്റെ പുസ്തകം വായിക്കാൻ ശ്രമിച്ചു. യോഹന്നാൻ ചിലപ്പോൾ ചൂട് കുരുമുളകിട്ട ഒരു വലിയ കഷ്ണം എന്തെങ്കിലും തിന്നിട്ട് പേക്കനാവ് കണ്ടിട്ടുണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഒരു രഹസ്യങ്ങളുടെ പുസ്തകമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിക്ക് അത് ദൈവത്തിന്റെ വെളിപാട്. നാം ജീവിക്കുന്നതായി ഈ യുഗത്തിലേക്ക് വെളിപ്പെട്ടതാകുന്നു. അവൻ പറഞ്ഞു, എന്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. യേശു അത് പറഞ്ഞിരിക്കുന്നു. വീണ്ടും, വചനം വിതയ്ക്കുന്നവൻ വിതച്ച ഒരു വിത്താകുന്നു. അത് സത്യമാണെന്ന് നാം അറിയുന്നു. അത് ദൈവം വചനത്തിന്റെ രൂപത്തിലാകുകയും സ്വയമായിട്ട് മാത്രം അതിനെ വ്യാഖ്യാനിക്കാനും ചെയ്യാൻ കഴിയുന്നു. മനുഷ്യന്റെ ഭാവം ദൈവത്തിന്റെ ഭാവങ്ങളെ വ്യാഖ്യാനിക്കുവാൻ പ്രാപ്തിയുള്ളവയല്ല. നമുക്ക് നമ്മിൽ തന്നെ വേറൊരാളുടെ ഭാവങ്ങളെ വ്യാഖ്യാനിക്കാൻ പോലും കഴിയാത്തപ്പോൾ ഈ ചെറിയ പരിമിതിയേറിയ മനസ്സുകൊണ്ട് അപരിമിതമായ ദൈവത്തിന്റെ ഭാവങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? നിങ്ങൾ ശ്രദ്ധിക്കുക, അവനൊരുവിന് മാത്രമേ അത് വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. അത് അവൻ ഇഷ്ടമുള്ളവർക്ക് അവൻ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അത് പഴയകാലത്തെ മർത്യരെ പോലെയാണ്. അവർ ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും ഈ ഭൂമിയിൽ കൂടി കാലുവെച്ചു പോയി എന്ന് പറയുന്നില്ല. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും തന്നെ താനെ അവന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടു. നോക്കൂ, കൂടാതെ ശ്രദ്ധിക്കുക, അവൻ ആർക്ക് അത് വെളിപ്പെടുത്തും? അവൻ അതിനെ ആ രീതിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതായത്, ഇവിടെയുള്ള മിടുക്കന്മാരായ വേദശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്ന് അവന് സ്വയം തന്നെ തന്നെ വേദഭാഗത്ത് മറയ്ക്കുവാൻ കഴിയും. ഹോ ദൈവമേ, അവന് സ്വയം തന്നെ മറച്ചിട്ട് ആ വേദഭാഗങ്ങളിൽ തന്നെ ആയിരിക്കാൻ കഴിയും. നിങ്ങൾ ദിവസം മുഴുവൻ നോക്കും, ഒരിക്കലും കാണാൻ പറ്റുകയില്ല. ഒരു ജീവകാലം മുഴുവൻ നോക്കും, ഒരിക്കലും അത് കാണില്ല. അവൻ അവിടെ തന്നെ സ്വയം മറഞ്ഞിരിക്കാൻ കഴിയും. ഇപ്പോൾ ദയവായി എല്ലായിടത്തും അത് അരിച്ചിറങ്ങി ചെല്ലട്ടെ. അതായത്, ദൈവത്തിന് തന്റെ വചനത്തിൽ സ്വയമായി തന്നെ താൻ അത്രമാത്രം ആ വചനത്തിൽ ഒളിക്കാൻ കഴിഞ്ഞിട്ട് ഈ ലോകത്തിലുള്ള ഒരു വേദപണ്ഡിതനോ ഒരു സ്കൂളിനോ ഒരിക്കലും അവനെ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. എന്നിട്ടും അവിടെ തന്നെ അവനായിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ വേണം, അത് ശരിയാണോ? പരീശന്മാരോടും സാധുക്കിയരോടും ഏത് രീതിയിലായിരുന്നു? എല്ലാ യുഗങ്ങളിലും എങ്ങനെയായിരുന്നു? അവനത് ചെയ്തിരുന്നു. തീർച്ചയായും അവൻ എല്ലാ യുഗങ്ങളിലും അതുപോലെ ചെയ്തിരുന്നു. നമുക്കതിനെ പരിശോധിച്ചു നോക്കാൻ കഴിയും. നമുക്ക് നോയുടെ കാലത്തെ ചിന്തിച്ചു നോക്കാം. അത് പരിഷ്കാരികളുടെയും വിവേകശാലികളുടെയും കാലഘട്ടമായിരുന്നു. അവൻ എങ്ങനെ അവന്റെ വാഗ്ദത്തം ചെയ്ത വചനത്തിൽ സ്വയം തന്നെ തന്നെ മറച്ചുവെച്ചു? മോശയുടെ ദിവസങ്ങളിൽ അവൻ എങ്ങനെ സ്വയം മറച്ചുവെച്ചു? ഏലിയാവിന്റെ ദിവസങ്ങളിൽ അവൻ എങ്ങനെ സ്വയം അവനെ തന്നെ മറച്ചുവെച്ചു? യേശുവിന്റെ ദിവസങ്ങളിൽ അവൻ എങ്ങനെ സ്വയം തന്നെ തന്നെ മറച്ചു കളഞ്ഞു? അവൻ ഈ ലോകത്തായിരുന്നു. ലോകം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. ലോകം അവനെ അറിഞ്ഞിരുന്നില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നോക്കൂ, ഈ ഭൂമിയിലുള്ള പരിഷ്കാരികളും വിവേകശാലികളുമായ മനുഷ്യരിൽ നിന്ന് അവൻ സ്വയം അവനെ തന്നെ മറച്ചുവെക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ഇത് ഡോക്ടർ ഹോളി ഫാദർ സ്വാൻസോ ആകുന്നു. അവൻ ആരാകുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവം അവനിൽ നിന്ന് അവനെ തന്നെ സ്വയം മറച്ചുവെക്കുന്നു. എന്നിട്ട് പഠിക്കുന്നതായ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. നോക്കൂ, ദൈവത്തിന്റെ ശിശുക്കൾ മുൻകൂട്ടി നിയമിക്കപ്പെട്ടവരാണത്. ഓർത്തു നോക്കുക, ബലവാനായ ദൈവം തന്റെ സ്വന്തം വചനത്തിലായിക്കൊണ്ട് ഈ വർത്തമാനകാലത്തിലെ പരിഷ്കാരികളും വിദ്യാഭ്യാസമുള്ള ജനങ്ങളെ അന്ധരാക്കുന്നു. അവർ അതിനെ കാണുന്നുമില്ല. അവർ ഇതിനെ ഒരു കൂട്ടം മതഭ്രാന്തരെന്ന് വിളിക്കുന്നു. അവിടെയുള്ള പെന്തിക്കോസ്റ്റുകാർക്കും ബാപ്റ്റിസ്റ്റുകാർക്കും മെത്തഡിസ്റ്റുകാർക്കും പ്രസ്ബിറ്റേറിയൻകാർക്കും അവൻ മറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നോക്കൂ. പരസ്യമായി അവനെ തന്നെ അവരുടെ ഇടയിൽ വെളിപ്പെടുത്തിക്കൊണ്ടും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് കൂടാതെ ആ കാര്യങ്ങൾ പത്രങ്ങളിലും ഇട്ടിരിക്കുന്നു. എന്നിട്ടും അവർ അതിനെ കാണുന്നില്ല. ഓ നമ്മുടെ ദൈവം എത്ര മഹാനാണ്! അവൻ സ്വയമായി അവൻ ഇഷ്ടമുള്ളവർക്ക് വെളിപ്പെടുത്തുന്നു. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം സഹോദരൻ ജോൺസ് അല്ലെങ്കിൽ ആ സഹോദരൻ ഒരു മഹാനായ വ്യക്തിയാണെന്ന്. ദൈവം അത് നോക്കും. ഓ, അതങ്ങനെയല്ല. അവൻ ഇഷ്ടമുള്ളവർക്ക് അവൻ വെളിപ്പെടുത്തുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, എന്റെ ഭാര്യ അത് കാണുന്നില്ല, എന്നാൽ അവൾ ഒരു നല്ല ക്രിസ്ത്യാനിയാണ്. അവൻ ഇഷ്ടമുള്ളവർക്ക് അത് വെളിപ്പെടുത്തുന്നു. എന്റെ പാസ്റ്റർ ഒരു വലിയ വ്യക്തിയാണ്, അത് ശരിയാണ്, എന്നാൽ അവൻ ഇഷ്ടമുള്ളവർക്കാണ് അവനെ തന്നെ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ എന്താണ് വെളിപ്പെട്ടിരിക്കുന്നത്, അതിനെ എന്താണ് സംഭവിക്കുന്നതുമായി പരിശോധിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം നാം ശ്രദ്ധിക്കുന്നത് എന്തെന്നാൽ, അത് അതിനെ ഒരു മനുഷ്യന്റെ അല്ല, എന്നാൽ ദൈവത്തിന്റെ പുസ്തകമാക്കുന്നു. അതൊരു മനുഷ്യന്റേതായിരുന്നെങ്കിൽ അതെങ്ങനെ അതിനെ തന്നെ പ്രസ്താവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതെഴുതിയിരിക്കുന്നവരുടെ തന്നെ പാപത്തെ അതെങ്ങനെ വെളിച്ചത്താക്കുന്നു എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അവരുടേതായ ദിവസങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ. ഉദാഹരണത്തിന് വേണ്ടി അബ്രഹാമിനെ എടുക്കാം. വിശ്വാസികളുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അബ്രഹാം തന്നെ കുറിച്ച് തന്നെയും തന്റെ ഭീരുത്വത്തെ കുറിച്ചും ഈ പുസ്തകം എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? സാറ അബ്രഹാമിന്റെ ഭാര്യയായിരിക്കെ തന്റെ സഹോദരിയാണെന്ന് ആ രാജാവിനോട് അന്ന് രാവിലെ കള്ളം പറഞ്ഞതും മറ്റും അവൻ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? താൻ ചെയ്തിരിക്കുന്ന ഭീരുത്വപരമായ കാര്യങ്ങളെ അവൻ എഴുതുമോ? തീർച്ചയായും ഒരിക്കലും അവനത് ചെയ്തിരിക്കില്ല. യാക്കോബിനെ അവന്റെ ചതിവുകളെ കുറിച്ച് എന്ത് പറയുന്നു? ആ യാക്കോബ് ഒരു ചെറിയ കബളിപ്പിക്കലുകാരനാകുന്നു. ഒരു മനുഷ്യൻ, ഒരു യഹൂദൻ തന്റെ സഹോദരനായ യഹൂദനെ കുറിച്ച്, അതായത് അവനിൽ കൂടി അവരെല്ലാ ഇസ്രായേലുകളും വിളിക്കപ്പെട്ടിരിക്കുന്നു, ആ മുഴുവൻ രാജ്യത്തിന്റെ പിതാവായ അവന്റെ ചതിവുകളെ കുറിച്ച് അവൻ എഴുതാൻ ധൈര്യപ്പെടുമോ? യാക്കോബിൽ നിന്ന് കുലപതിയും അവരിൽ നിന്ന് ഈ ഗോത്രങ്ങളും വരുന്നു. അതിന്റെ എല്ലാം അടിസ്ഥാന കല്ലായ അവനെ ബൈബിൾ ഒരു ചതിയനായിട്ട് ദൃശ്യമാക്കുന്നു. അത് ശരിയല്ലേ? അത് മനുഷ്യനാൽ എഴുതപ്പെട്ടത് ആയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഇല്ല സാറേ. ഈ ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാജാവായി അവർക്കുണ്ടായിരുന്ന ദാവീദിനെ അവന്റെ വ്യഭിചാര കുറ്റത്തെ കുറിച്ച് ഒരുവൻ എഴുതുന്നതിനെ കുറിച്ച് എങ്ങനെയുണ്ട്? ആ യഹൂദന്മാർ അവരുടെ ഏറ്റവും മഹാനായ രാജാവിനെ കുറിച്ച് അവന്റെ വ്യഭിചാരത്തെ കുറിച്ചും എഴുതുമോ? ഓ, ജോർജ് വാഷിംഗ്ടൺ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, അതുപോലെയുള്ള കാര്യങ്ങളും മറ്റും നമുക്ക് ചരിത്രമായിട്ടുണ്ട്. നാം അത് പറയുകയും അതിനെ ചരിത്രം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊരു മനുഷ്യനാകുന്നു, ഒരു ബൈബിൾ അവനെ വ്യഭിചാരി എന്ന് വിളിക്കുന്നു. അവൻ അങ്ങനെ ആയിരുന്നു താനും. ഇസ്രായേലിന്റെ രാജാവ് ഒരു വ്യഭിചാരിയായിരിക്കെ അവന് യേശു ദാവീദ് പുത്രനാകേണ്ടിയിരിക്കുന്നു. അത് ആ ആണിക്കല്ലായിരുന്നു. എന്നാൽ അവന്റെ പിതാവ് ശാരീരികപരമായി ഒരു വ്യഭിചാരിയായിരുന്നു. യഹൂദന്മാർ ഒരിക്കലും അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതുകയില്ല. മനുഷ്യർ അവരുടെ സ്വന്തമായിട്ടുള്ള ഈ കാര്യങ്ങൾ എഴുതുമോ? തീർച്ചയായിട്ടും ഇല്ല. അഭിമാന്യ രാജ്യമായ ഇസ്രായേലിന് അതെങ്ങനെ ചെയ്യാൻ കഴിയും? അവർ എത്രമാത്രം അഭിമാനികളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അഭിമാന്യ രാജ്യമായ ഇസ്രായേൽ അവരുടെ സ്വന്തം വിഗ്രഹാരാധനയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അവരുടെ ദൈവത്തിനെതിരായുള്ള മത്സരത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അവർ ചെയ്തിരിക്കുന്നതായ അഴുക്കും മലിനവുമായ കാര്യങ്ങളെ ഒരു ഗ്രന്ഥത്തിൽ എഴുതുമോ? അവർ തീർച്ചയായും അതിനെ മറച്ചുവെച്ചിരിക്കും. അവർ നല്ലതായ കാര്യങ്ങളെ മാത്രം കാണിച്ചിരുന്നേനെ. എന്നാൽ ഈ ബൈബിൾ അതെന്താണ് തെറ്റെന്നും എന്താണ് ശരിയെന്നും പറയുന്നു. അതിനെക്കുറിച്ച് ആർക്കും അറിയാം. അതായത് യഹൂദന്മാർ ഒരിക്കലും അവരുടെ സ്വന്തം അശുദ്ധിയെക്കുറിച്ചോ വിഗ്രഹാരാധനയോ തെറ്റുകളെയോ അങ്ങനെ അവർ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കലും ഇതുപോലെ ഒരു ഗ്രന്ഥം എഴുതുകയില്ല. അവർ ഒരിക്കലും അത് എഴുതുകയില്ല. ഓ ഇല്ല. എങ്കിലത് ആരാണ് എഴുതിയിരിക്കുന്നത്? എബ്രായർ 1:1 ബൈബിൾ പറയുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. എങ്കിലത് പ്രവാചകന്മാരായിരുന്നില്ല, അത് മർത്യരായിരുന്നില്ല, ദൈവമായിരുന്നു. പ്രവാചകന്മാർ പണ്ട് ഭാഗം ഭാഗമായിട്ടും എന്നല്ല, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്റെ വശം ഒരു വേദഭാഗം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെന്താകുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. സാധാരണ ഈ കാര്യങ്ങളെ കുറിച്ച് അവരോട് സൂചിപ്പിക്കുമ്പോൾ ഞാൻ ഒരു വേദഭാഗം നോക്കിയായിരിക്കും. ഞാൻ ഒരു മിനിറ്റ് നേരത്തെ അതിനെ നോക്കുമ്പോഴേക്കും നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ നോക്കാൻ പോവുകയാണ്. അത് തിമോത്തിയോസിന്റെ 2:3 ആണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനെ ഞാൻ ഒരു നിമിഷം നിർത്താം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തു. ഇപ്പോൾ തിമോത്തിയോസിന്റെ 2:3 എന്താകുന്നു പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ തിരുവെഴുത്തും അതെ ദൈവശ്വാസീയമാകയാൽ പ്രവാചകന്മാരാലാണോ എന്നാണോ? അല്ല, ദൈവശ്വാസീയമാകയാൽ. എന്തിനാൽ? ദൈവത്താൽ ശ്വാസീയമാകയാൽ. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അതിനാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനാകുന്നു. ശരിയെങ്കിൽ എല്ലാ തിരുവെഴുത്തും പ്രേരണയാൽ എഴുതിയിരിക്കുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനമോ ഒഴിയുകയില്ല. അവൻ പറഞ്ഞു, എല്ലാ തിരുവെഴുത്തുകളും നിറവേറേണ്ടിയിരിക്കുന്നു. എങ്കിൽ പിന്നെ ഈ ഗ്രന്ഥം ഒരു മനുഷ്യനാൽ എഴുതിയതല്ല, ഇത് ദൈവത്താൽ എഴുതിയ ഒരു ഗ്രന്ഥമാകുന്നു. ദൈവം തന്റെ മുൻകൂട്ടിയുള്ള നിർണയത്താൽ തന്റെ സഭയെ, തന്റെ സ്ഥലത്തെ, തന്റെ പ്രവാചകന്മാരെ അങ്ങനെയെല്ലാം തെരഞ്ഞെടുക്കുന്നുവെന്ന് നമുക്കറിയാം. തന്റെ മുന്നറിവിനാൽ അവൻ തന്റെ പ്രവാചകനെ മുൻനിർണയിച്ചു. അങ്ങനെ ആ കാലഘട്ടം വന്നപ്പോൾ അവന്റെ പ്രവാചകനും അതേസമയത്ത് അവിടെ എത്തിച്ചേരുകയും അവന് പ്രേരണ കൊടുത്തിട്ട് ദൈവം അവനാൽ തന്റെ ഗ്രന്ഥമായ ബൈബിൾ എഴുതുകയും ചെയ്തു. ദൈവത്തിന്റെ ബൈബിൾ എഴുതുന്നതിന് പ്രവാചകന്മാരെ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. കാരണം അവന്റെ പ്രവർത്തിക്കുന്ന രീതി അതായിരുന്നു. അതുകൊണ്ട് നോക്കൂ, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു, മനുഷ്യന്റെ വചനമല്ല. ദൈവം ഒരു വ്യക്തിയാകുന്നു. ദൈവത്തിന് സംസാരിക്കാൻ കഴിയും, ദൈവത്തിന് പറയാൻ കഴിയും, ദൈവത്തിന് എഴുതാൻ കഴിയും. ആ രീതിയിൽ അവൻ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ആ രീതിയിൽ ചെയ്യാൻ അവൻ ആ വഴി തെരഞ്ഞെടുത്തു.
ആ രീതിയിൽ അവൻ ആ വഴി തെരഞ്ഞെടുത്തു.
നിങ്ങൾ പറഞ്ഞേക്കാൻ ദൈവം തന്റെ സ്വന്തം വിരലുകളാൽ, തന്റെ സ്വന്തം ഉജ്ജ്വലമായ വിരലുകളാൽ 10 കൽപ്പനകൾ എഴുതിയെന്ന്. അതുകൊണ്ട് ദൈവത്തിന് അവന് സ്വന്തം ഇഷ്ടമുള്ളപ്പോൾ സ്വയമായി എഴുതാൻ കഴിയും. എന്നാൽ അവൻ പ്രവാചകന്മാരിൽ കൂടി അത് എഴുതുവാൻ അവരെ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ സ്വഭാവങ്ങളായിരുന്നു. അവന്റെ വചനം അവരിൽ കൂടി ഒരു ഭാഗം ഭാഗമായിട്ടും അല്ലെങ്കിൽ അവന്റെ ഒരു ഭാഗമായിട്ടും അവൻ പ്രകടിപ്പിച്ചു. അവന് തന്റെ വിരലുകൾ കൊണ്ട് എഴുതാൻ കഴിയും. അവൻ തന്റെ കൈവിരലുകൾ കൊണ്ട് ബാബേലിന്റെ ഭിത്തികളിലും എഴുതി. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അവൻ തന്റെ സ്വന്തം വിരലുകളാൽ കൊണ്ട് അത് എഴുതി. ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. ദൈവത്തിന് സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവൻ പർവ്വതത്തിന് മുകളിൽ ഒരു മുൾപടർപ്പിൽ നിന്നുള്ളിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിച്ചു. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? ഒരു പ്രാവിന്റെ രൂപത്തിൽ അവൻ യോഹന്നാനോട് സംസാരിച്ചു. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? അതായത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം അവനോട് സംസാരിച്ചു. പത്രോസിന്റെ, യാക്കോബിന്റെ, യോഹന്നാന്റെ മുമ്പാകെ ആ ഉയർന്ന മലയിൽ രൂപാന്തരണ സമയത്ത് ദൈവം യേശുവിനോട് സംസാരിച്ചു. അവന് സംസാരിക്കാൻ കഴിയും. അവൻ ഊമനല്ല, ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് അവൻ മലമുകളിലെ രൂപാന്തരണ സമയത്ത് യേശുവിനോട് സംസാരിച്ചു. ഒരു വലിയ പുരുഷാരത്തിന് മുമ്പാകെ വെച്ച് അവൻ അവനോട് സംസാരിച്ചു. അപ്പോൾ അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ അത് ദൈവം യേശുവിനോട് സംസാരിക്കുകയായിരുന്നു. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനിലും മിക്കവാറും എല്ലാം തന്നെ യേശു സംസാരിക്കുന്നതാണ്. അവൻ ദൈവമാകുന്നു, അതുകൊണ്ട് ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. ഒരു ദിവസം തന്റെ സ്വന്തം വിരലുകൾ കൊണ്ട് അവൻ മണ്ണിൽ എഴുതി. തന്റെ സ്വന്തം അധരങ്ങൾ കൊണ്ട് അവൻ സംസാരിക്കുകയും അവൻ പ്രസംഗിക്കുകയും അവൻ പ്രവചിക്കുകയും ചെയ്തു. അത് ദൈവം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ അവൻ ചെയ്തു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ എഴുതാനും പറയാനും കഴിയുമെങ്കിൽ അവന് മറ്റുള്ളവരോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. അവൻ അവരോട് ഒരു മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയും. അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ എഴുതിയിട്ട് കാണിക്കാൻ കഴിയും. അവനത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നിട്ട് ഇപ്രകാരം എഴുതിയിട്ട് അവൻ പറഞ്ഞു, അതായത്, സകലവും നിവൃത്തിയാകുമ്പോഴും ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അതിനുശേഷം അത് വെളിപ്പെട്ടു. അതിനുശേഷം അത് ഒഴിഞ്ഞു പോകും. എന്തുകൊണ്ടെന്നാൽ അത് നിവൃത്തിയായിരിക്കുന്നു. അതിനൊഴിഞ്ഞു പോകാൻ കഴിയില്ല. എന്നാൽ വചനം മാത്രം ജഡമായി തീർന്നു. വള്ളി എന്ന് വെച്ചാൽ ചെറിയ വാക്കെന്നാണ്, പുള്ളി എന്ന് വെച്ചാൽ ഒരു ചെറിയ അടയാളമെന്നാണ്. ഒരു വിരാമ ചിഹ്നം പോലും ഒരു പദപ്രയോഗം പോലും എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരിക്കലും തെറ്റുകയില്ല. അതിനൊരിക്കലും തെറ്റാൻ കഴിയുകയില്ല. കാരണം അത് ദൈവമാകുന്നു. ദൈവം ഒരു മനുഷ്യ ശരീരത്തിൽ രൂപത്തിൽ വെളിപ്പെട്ടു. കാരണം അത് ദൈവം തന്നെ അക്ഷര രൂപത്തിലും പ്രവാചകന്റെ രൂപത്തിലും ജഡത്തിൽ അവതരിച്ചു. ആ കാരണത്താലാണ് യേശുവിന് ഇത് പറയാൻ കഴിഞ്ഞത്. അതായത്, നിങ്ങളോട് സംസാരിച്ചവരെ നിങ്ങൾ ദേവന്മാരെന്ന് വിളിക്കുന്നു. അവർ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്താൽ സംസാരിച്ചു, അതുകൊണ്ട് അവർ ദേവന്മാരാണെന്ന് പറഞ്ഞു. ആ പ്രവാചകന്മാർ, അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ അവർ കൃത്യമായും ദൈവത്തിന്റെ വചനം കൊണ്ടുവന്നു. അതുകൊണ്ട് അവർ ദേവന്മാരാകുന്നു. അത് ദൈവത്തിന്റെ വചനം അവരിൽ കൂടി സംസാരിക്കുന്നതായിരുന്നു. അവർ അതിനെ, അതിന്റെ സൃഷ്ടികർത്താവ് അവർക്ക് വ്യാഖ്യാനിക്കാൻ അനുമതി കൊടുത്തത് വ്യാഖ്യാനിക്കുക മാത്രം ചെയ്തു. അത് നിങ്ങൾ കാണണമെങ്കിൽ അത് പത്രോസിന്റെ 2 ഒന്നിന്റെ 20-21 വാക്യങ്ങളാണ്. ശരി, ഇത് ദൈവം ഒരു സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. അവൻ തന്നെ സ്വയം വ്യാഖ്യാനിക്കുന്നു. ദൈവം സംസാരിക്കുകയും അതിനെ സ്വയം വ്യാഖ്യാനിക്കുകയും അതിനുശേഷം അവൻ ആഗ്രഹിക്കുന്ന ഏവർക്കും വെളിപ്പെടുത്തുകയും മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുകയും ചെയ്യുന്നു. അവൻ ആഗ്രഹിക്കാത്ത ആർക്കും അവനത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവൻ തിരുവെഴുത്തിൽ അവന്റെ മുഴുവൻ കാര്യങ്ങളെ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും നേരത്തെ വെളിവായിരിക്കുന്നു. അത് വെറും അവൻ വെറുതെ അവിടെ ഇരുന്നു കൊണ്ട് അത് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ശരീരം ഉണ്ടാക്കപ്പെടുകയും അത് തിരികെ വീണ്ടും ആ മണവാട്ടിയുടെ രൂപത്തിലാകുന്നത് കാണുകയും മാത്രം ചെയ്യുന്നു. വിശ്വാസികൾ അതിനെ വിശ്വസിക്കുകയും അബ്രഹാമിനെ പോലെ അവൻ അതിനോട് എതിരായ കാര്യങ്ങളെ അതില്ലാതിരിക്കെ അതുണ്ടെന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഈ വചനം അത് ഹൃദയത്തിലെ രഹസ്യങ്ങളെ വിവേചിച്ചറിയുന്നു. എബ്രായർ 4:12 പറയുന്നു, അത് ഹൃദയത്തിലെ വിചിന്തനങ്ങളെ വിവേചിക്കുന്നുവെന്ന്. പ്രവാചകന്മാരെപ്പോഴും എല്ലായ്പ്പോഴും അവരെന്താണ് എഴുതുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നതെന്നോ മനസ്സിലാക്കിയിരുന്നില്ല. അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ യാതൊരു വിധത്തിലും അത് പറയുകയില്ലായിരുന്നു. നോക്കൂ, എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, അവർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. നിയോഗം പ്രാപിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയോഗിക്കുമ്പോൾ നിങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നു. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരോട് സംസാരിക്കുകയും അവർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആത്മീകരായ മനുഷ്യരെ എല്ലാ യുഗങ്ങളിലും സമയത്തെക്കുറിച്ചും എന്താണ് സംഭവിക്കേണ്ടതെന്നതിനെക്കുറിച്ചും പ്രവാചകന്മാരോട് ആരാഞ്ഞത്. പ്രവാചകനായ എഴുത്തുകാരൻ സ്ഥിരമായി സൃഷ്ടികർത്താവുമായി കൂട്ടായ്മയിലായിരിക്കണം. നോക്കൂ, ആ ഗ്രന്ഥം എന്തായിരിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടി അവന് സൃഷ്ടികർത്താവിന്റെ സന്നിധിയിൽ സ്ഥിരമായി ജീവിച്ചിരിക്കണം. നോക്കൂ, സൃഷ്ടികർത്താവ് അത് ദൈവമാകുന്നു. അവൻ പറയുന്നതെന്തും കുറിച്ചെടുക്കുന്നതിനായിട്ട് പ്രവാചകനായ എഴുത്തുകാരൻ ഏത് സമയത്തും പേനയുമായി തയ്യാറായിരിക്കുകയും അവനുമായി സ്ഥിരമായ കൂട്ടായ്മയിലുമായിരിക്കുകയും വേണം. അതേത് രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നിരിക്കണമെന്ന് കാണിക്കുന്നു. തന്റെ സഹോദരന്മാരിൽ നിന്നെല്ലാം വേർപെട്ട ഒരു ജീവിതം. അതുകൊണ്ടാണ് പ്രവാചകന്റെ മനസ്സ് ദൈവം എന്താണ് പറഞ്ഞത് എന്നതിലെ കുറച്ചിരിക്കുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണെന്നതിലേക്കല്ല, ആ യുഗം ചിന്തിക്കുന്നതിലേക്കല്ല, സഭ ചിന്തിക്കുന്നതിലേക്കല്ല, രാജ്യങ്ങൾ ചിന്തിക്കുന്നതിലേക്കല്ല, എന്നാൽ ദൈവം ചിന്തിക്കുന്നതിലേക്കാണ്. അവൻ ദൈവത്തിന്റെ വിചാരങ്ങളെ വചനത്തിൽ വെളിപ്പെടുത്തുക മാത്രം ചെയ്തു. കാരണം വചനമെന്നാൽ ഒരു വിചാരം പ്രകടിപ്പിക്കപ്പെട്ടതെന്നാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നു? അതുകൊണ്ടാണ് പ്രവാചകന്മാർ ദൈവത്തിന്റെ വചനങ്ങൾക്കായി കാത്തിരുന്നത്. കാരണം വചനം എന്നാൽ ഒരു വിചാരം പ്രകടിപ്പിക്കപ്പെട്ടതെന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ വിചാരങ്ങളെ അവനോട് പ്രകടിപ്പിച്ചപ്പോൾ അവനത് വചനത്തിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തി. നോക്കൂ, അത് പ്രവാചകനായ ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നല്ല, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നാണ്. ശരി, അതുകൊണ്ടാണ് അവർ രാജ്യങ്ങളെയും സഭാകാലഘട്ടങ്ങളെയും പരസ്യമായി ധിക്കരിച്ചിരുന്നത്. അങ്ങനെ ചെയ്യുന്നത് ആ ദിവസങ്ങളിൽ മരണശിക്ഷയ്ക്കർഹമായിരുന്നു. നിങ്ങൾ നേരെ ചെന്നിട്ട് ഒരു രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവനോട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇന്ന ഇന്നതുപോലെ നടക്കാൻ പോകുന്നു എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അവൻ നിങ്ങളുടെ തല വെട്ടിമാറ്റിക്കളയും. അങ്ങനെ ചെയ്താൽ സഭ നിങ്ങളെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയും. എന്നാൽ ഈ പ്രവാചകന്മാർ നിർഭയമായവരായിരുന്നു. എന്തുകൊണ്ടാണത്? അവർ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരുന്നു. നോക്കൂ, അതുകൊണ്ടാണ് അവർ നിർഭയമുള്ളവരായി തീർന്നത്. അങ്ങനെ അവർ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അവർ എഴുതി. ആ പ്രവാചകന്മാരെ പുരോഹിതന്മാരും അല്ലെങ്കിൽ അതുപോലെയുള്ള ധാരാളം പേർ ആ പ്രവാചകന്മാരെ അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു. അവരെന്താണ് ചെയ്തത്? അവർ അതിനെ താറുമാറാക്കുക മാത്രം ചെയ്തു. അവർക്കത് പ്രവാചകന്മാരെ പോലെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ദൈവം ഒരു മനുഷ്യനെ ആ കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കുകയും ഒരു സന്ദേശത്തെ തെരഞ്ഞെടുക്കുകയും ആ വ്യക്തിയുടെ സ്വഭാവത്തെ പോലും ആ യുഗത്തിൽ എന്ത് നടക്കുമെന്നതിനെയും അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെയും എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നതിനെ പോലും അവൻ തെരഞ്ഞെടുത്തിരുന്നു. ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പ്രത്യേക സ്വഭാവം കൊണ്ട് അവന് മറ്റുള്ളവരുടെ അന്ധരാക്കാൻ കഴിഞ്ഞിരുന്നു. അവൻ പറയുന്ന വാക്കുകൾ കൊണ്ടും അവൻ പ്രവർത്തിക്കുന്ന രീതിയാലും മറ്റുള്ളവർ അന്ധരാക്കപ്പെടുകയും മറ്റു ചിലരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ മനുഷ്യനായിരുന്ന അതേ മാതൃകയിൽ ദൈവം അവനെ വസ്ത്രധാരണം ചെയ്തു. അവന്റെ സ്വഭാവവും ആഗ്രഹങ്ങളും അവനായിരിക്കേണ്ടതായ അതേ രീതിയിൽ എല്ലാ കാര്യങ്ങളും സമ്പൂർണമായ രീതിയിൽ ആ കാലഘട്ടത്തിലെ പ്രത്യേക ജനങ്ങൾക്ക് വേണ്ടി, അതായത് ആ സമയത്തേക്ക് ദൈവം വിളിക്കാൻ പോകുന്ന ആ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. മറ്റുള്ളവർ അവിടെ നിന്നുകൊണ്ട് അവനെ നോക്കിയിട്ട് പറയും, എനിക്കത് കാണാൻ പറ്റുന്നില്ല. അവർ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. യേശു അതേ രീതിയിൽ വസ്ത്രധാരണം ചെയ്തുകൊണ്ട് വന്നു. അനശ്വരമായ ദൈവം മനുഷ്യ ശരീരത്തിൽ വസ്ത്രധാരണം ചെയ്തു. അവനൊരു പശുത്തൊഴുത്തിൽ ജനിച്ചിരുന്നത് കൊണ്ട് നിറച്ചും വളം കിടക്കുന്നതായ ഒരു ലയത്തിൽ അവന് തല തേക്കാൻ പോലും ഇടമുണ്ടായിരുന്നില്ല. അതറിഞ്ഞുകൊണ്ട് നിയമാനുസൃതമല്ലാതെ ജനിച്ചു എന്ന ഒരു പേര് തന്റെ മേൽ അനുബന്ധിച്ചു. ഈ കാര്യങ്ങളെല്ലാം, അതായത് അവൻ എങ്ങനെ ഒരു മണപ്പണിക്കാരന്റെ പുത്രനായി വളർന്നുവെന്നും എങ്ങനെ അവന് യാതൊരു പഠിപ്പുമില്ലായിരുന്നുവെന്നും അങ്ങനെയുള്ളതെല്ലാം അവനായിരുന്നു. ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ലോകത്തിന്റെ ജ്ഞാനവുമായിട്ട് അവന് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. ഈ ലോകത്തിന്റെ പരിഷ്കാരവുമായിട്ടോ വിദ്യാഭ്യാസമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ടോ അവന് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. കാരണം അവൻ ദൈവമായിരുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തമ്മിൽ ഏറ്റുമുട്ടും. അവൻ എവിടെയെങ്കിലും ഒരു വൈദിക പാഠശാലയിൽ പോവുകയും എന്തെങ്കിലും ഈ ലോകത്തിലെ സഭകൾ പഠിപ്പിക്കുന്നതായ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവന്റെ അറിവുമായിട്ട് ഒത്തുചേരുക പോലുമില്ല. കാരണം അവൻ ദൈവമായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസവും പഠിത്തവും വൈദിക പാഠശാലകളും ഈ കാര്യങ്ങളെല്ലാം സമ്പൂർണമായും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമാകുന്നു. ഈ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ദൈവത്തോടെതിരാകുന്നു. ഇവയെല്ലാം എപ്പോഴും ദൈവത്തിൽ നിന്നും അകലെയുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ അദ്ദേഹം ഡോക്ടർ PhD LLQ ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് അദ്ദേഹത്തെ അത്രമാത്രം ദൈവത്തിൽ നിന്ന് പിന്നെയും ദൂരത്താക്കുന്നു എന്നതാണ് എനിക്ക്. അതവനെ സ്വയം വിദ്യാഭ്യാസം തികഞ്ഞവനാക്കിയിട്ട് വാസ്തവത്തിൽ അവൻ എന്താണ് ചെയ്യേണ്ടതിനായി വിളിക്കപ്പെട്ടിരുന്നതെന്നും അവനെ അത്രമാത്രം ദൂരത്താക്കിയിരിക്കുന്നു. അത് ഇപ്പോൾ അവർ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് ഒരു വിദ്യാഭ്യാസമുള്ളവൻ കടന്നു വരുന്നില്ല എന്നർത്ഥമാക്കുന്നില്ല. പൗലോസിനെ നോക്കൂ. തർശിശിലെ ശൌലായിരുന്ന പൗലോസിനെ പോലെ മിടുക്കനായ ഒരു വ്യക്തി അവന്റെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന് കാണുകയില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. അവൻ ഗമാലിയലിന്റെ കീഴിൽ വിദ്യാഭ്യസിച്ചിരുന്നു. ഗമാലിയൽ ആ സമയത്ത് ഒരു ബഹുമാനമുള്ള ഒരു ഉപദേഷ്ടാവും യഥാർത്ഥ യഹൂദിയും പരിശന്മാരുടെ ഒരു സഭാ സംഘടനക്കാരനുമായിരുന്നു. പൗലോസ് ഗമാലിയലിന്റെ കീഴിൽ വളർന്നു വന്നു. അവൻ യഹൂദി മതത്തിലെ സകല കാര്യങ്ങളും അറിയാമായിരുന്നു. എന്നാൽ അവൻ ഒരു സഭയിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യന്റെ വിദ്യാഭ്യാസവും മറ്റും കൊണ്ടല്ല വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ വന്നിരുന്നാൽ നിങ്ങൾ അതിൽ വിശ്വസിക്കും. എന്നാൽ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തിലാണ് അത്ര വന്നിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലായിരിക്കണം. അവിടെയാണ് നിങ്ങൾ. അതാണ് ശരി. വളരെയധികം പേർ ഈ പ്രവാചകന്മാരെ അനുകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ ഇന്ന് ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളെയും കൂടി താറുമാറാക്കി കളഞ്ഞു. യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ അവരുടെ ഇടയിൽ എഴുന്നേറ്റ് 400 പേരെ ഒന്നുമില്ലാതാക്കി നശിപ്പിച്ചു കളഞ്ഞു. കൂടാതെ നിങ്ങൾക്കറിയാമോ ഈ കാര്യങ്ങളെക്കുറിച്ച് തിരുവെടുത്ത് എങ്ങനെയാണ് പഴുതിയിരിക്കുന്നതെന്ന്? അതായത് സമയത്തിനു മുമ്പേ അവർ അത് ചെയ്യാൻ ശ്രമിച്ചു. അവരിൽ ചിലർ അവനെ അനുകരിക്കാൻ ശ്രമിച്ചു. അവരെല്ലാം ഇതോ അതോ അല്ലെങ്കിൽ വേറെന്തോ എന്നായി തീർന്നു. അവൻ പറഞ്ഞു, അവസാന നാളുകളിൽ എങ്ങനെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളെയും കാണിക്കുമെന്ന്. നമുക്കതെല്ലാം ഉണ്ട്. നോക്കൂ, എന്നാൽ അത് വാസ്തവത്തിൽ നിന്നും ദൂരെയായി ഒന്നും ചെയ്തിട്ടില്ല. അത് അതിനെ ഒന്നുകൂടി നല്ലതുപോലെ തിളങ്ങാനിടയാക്കുന്നു. കാരണം നമുക്ക് സത്യക്രിസ്തുവുണ്ട്, കള്ളക്രിസ്തുവല്ല ഉള്ളത്. ഇപ്പോൾ അതിനുശേഷം നാം മനസ്സിലാക്കുന്നു, ദൈവം തന്റെ പ്രവാചകന്മാരെ അയക്കുന്നു. പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കൂടി അതായിരുന്നു തന്റെ വചനത്തെ ജനങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ വഴി. ശ്രദ്ധിക്കും, മോശ പറഞ്ഞു, നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പുറപ്പാട് പുസ്തകം 4:10-12 വാക്യങ്ങളാണ്. ദൈവം തന്നോട് സംസാരിച്ചുവെന്ന് മോശ പറഞ്ഞു. ദൈവം ഒരു മനുഷ്യനോട് ആധാരം കൊണ്ട് ചെവിയിൽ പറഞ്ഞു. മോശ പറഞ്ഞു, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ യോഗ്യനല്ല, എനിക്ക് പോകാൻ കഴിയില്ല. ദൈവം പറഞ്ഞു, മനുഷ്യന് വായി കൊടുത്തതാർ, അല്ലെങ്കിൽ ഊമനെ ഉണ്ടാക്കിയതാർ, കാഴ്ചയുള്ളവനെയും ചെകിടനെയും ഉണ്ടാക്കിയതാർ? യഹോവയെ ഞാനല്ലയോ? ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കുന്നതായിരിക്കും. യിരെമ്യാവ് പറഞ്ഞു, നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് യിരെമ്യാവിന്റെ 1:6. യിരെമ്യാവ് പറഞ്ഞു, അതായത് ദൈവം തന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഒരു പ്രവാചകനോട് അവൻ അധരം കൊണ്ട് ചെവിയിൽ സംസാരിച്ചു, മറ്റ് പ്രവാചകന്മാരോട് ഒരു നിയന്ത്രണവുമില്ലാതെ അധരം കൊണ്ട് സംസാരിച്ചു. നിങ്ങൾക്കറിയാമോ, അവന് തന്റെ വചനത്തെ പുറത്തു കൊണ്ടുവരാൻ വേറെ പല വഴികളുമുണ്ട്. അതുകൊണ്ട് ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു, മനുഷ്യന്റെ വചനങ്ങളല്ല. മോശ പറഞ്ഞു, ദൈവം എന്നോട് ശബ്ദത്താൽ സംസാരിച്ചു, ഞാൻ അവനെ കേൾക്കുകയും അവൻ എന്നോട് പറഞ്ഞത് എഴുതിയെടുക്കുകയും ചെയ്തു. യിരെമ്യാവ് പറഞ്ഞു, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആദ്യം എന്റെ അധരങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയും ഞാൻ എഴുതുകയുമായിരുന്നു. ദൈവം അവന്റെ അധരങ്ങളിൽ കൂടി സംസാരിക്കുകയും അത് കടന്നു വരികയും ചെയ്തു. ദാനിയേലും യെശയ്യാവും മറ്റെല്ലാ പ്രവാചകന്മാരും ഇതുപോലെ തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ തന്നെ മാത്രമായി ഈ പ്രവാചകന്മാർ 2000 പ്രാവശ്യത്തിലധികം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ പറയുകയാണ്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എങ്കിലോ, അത് മനുഷ്യനല്ല സംസാരിക്കുന്നത്. അത് മനുഷ്യനാണെങ്കിൽ അതൊരു പ്രവാചകനായിരിക്കില്ല, അവനൊരു കപടവേഷധാരിയായിരിക്കും. നോക്കൂ, കാരണം അതൊരിക്കലും അങ്ങനെ കടന്നു വരികയില്ല. 10,000-ൽ ഒരു വട്ടം പോലും സാധ്യതയുണ്ടാകാം. നോക്കൂ, അവരെ ദൂഹിച്ചിട്ടുണ്ടാകാം. എന്നാൽ അത് യഹോവായ പ്രകാരം അരുളിച്ചെയ്യുന്നു എന്നതാണെങ്കിൽ ദൈവമായ കർത്താവ് അത് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയുകയാണ്, ഓർമാൻ നെവിലെ ഇപ്രകാരം അരുളിച്ചെയ്യുന്നുവെന്ന് എങ്കിൽ എന്റെ സഹോദരൻ പറയും, മിസ്റ്റർ മാൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നുവെന്ന്. ഞാൻ പറയും, സഹോദരൻ വേലി പ്രകാരം അരുളിച്ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഹോദരന്മാരോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ, നിങ്ങൾ എന്താണ് പറഞ്ഞത് അതാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നേരുള്ളവനാണെങ്കിൽ നിങ്ങൾ എന്താണ് പറഞ്ഞത് അതാണ് ഞാൻ പറയുന്നത്. ഇവർ പ്രവാചകന്മാരായിരിക്കും, അവർ പറഞ്ഞു, ഇത് ഞാനല്ല പറയുന്നത്, എനിക്കതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. എന്നാൽ ഇത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബൈബിൾ പ്രവാചകന്മാരായുള്ള യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്നതാണ്. ശ്രദ്ധിക്കുക, ക്രിസ്തുവിന്റെ ആത്മാവിനെ അവർ അവരുടെ മേലെടുത്തിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചനം ചെയ്തു. മുൻകൂട്ടിയുള്ള പ്രവചനങ്ങളെ കുറിച്ച് സംസാരിക്കാം. വരുവാനുള്ള കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് അവർ നിന്നും ഇരുന്നും കിടന്നും നടന്നും ക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ മേലായിക്കൊണ്ട് അവർ പറഞ്ഞു. അത് അത്രയുമായിട്ട് അവർ ക്രിസ്തുവിനെ പോലെ പെരുമാറിയിരുന്നു. വായിക്കുന്നവർ അതിനെ വായിച്ചു പോകുകയും പ്രവാചകൻ തന്നെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ആ ഷണ്ടൻ യെശയ്യാ പ്രവചനം 53:1 വായിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതെങ്ങനെയാണ്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഷണ്ണൻ ഫിലിപ്പസിനോട് ചോദിച്ചു, പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ? നോക്കൂ, അത് താൻ സ്വയമാണെന്ന രീതിയിൽ പ്രവാചകൻ സംസാരിച്ചിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ദാവീദ് ആത്മാവിൽ കരയുന്നത് നോക്കൂ. എന്റെ അസ്ഥികളെല്ലാം അവ എന്നെ ഉറ്റുനോക്കുന്നു, അവ എന്നെ ഉറ്റുനോക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. അവർ എന്റെ കാലുകളെയും കൈകളെയും തുറച്ചു എന്ന് ദാവീദ് പറയുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്നാൽ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അത് ദാവീദ് തന്നെ കുറിച്ച് തന്നെ പരിശുദ്ധനായിട്ട് പറയുന്നത് പോലെയുണ്ട്. അത് ദാവീദിന്റെ പുത്രനായ ആത്മീക വിത്ത് ആ കാലഘട്ടങ്ങളിൽ കൂടെ മുളച്ചു വരികയായിരുന്നു. ദാവീദ് സ്വയം ഒരു ഞെരിഞ്ഞിൽമുള്ളായിരുന്നു, എന്നാൽ അവന്റെ ഉള്ളിൽ ഒരു ഗോതമ്പിന്റെ ധാന്യമായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? അതുകൊണ്ട് ഈ മുഴുവൻ ബൈബിളും ഇതൊരു മനുഷ്യന്റെ വചനമോ, ഒരു മനുഷ്യനാൽ എഴുതപ്പെട്ടതോ, മനുഷ്യനാൽ കൊണ്ടുവരപ്പെട്ടതോ, അല്ലെങ്കിൽ മനുഷ്യനാൽ വെളിപ്പെടുത്താൻ കഴിയുന്നതോ ഒന്നുമല്ല. ഇത് ദൈവത്തിന്റെ വചനം ദൈവം സ്വയമായി വെളിപ്പെടുത്തിയും സ്വയമായി വ്യാഖ്യാനിച്ചും കൊണ്ട് ക്രിസ്തു തന്റെ സ്വന്തം വചനത്തിൽ കൂടെയായി സ്വയമായി വെളിപ്പെടുകയാണ്. ക്രിസ്തു ദാവീദിൽ കൂടി പിൻകാലങ്ങളിൽ നിൽക്കുന്നത് നോക്കൂ. ദാവീദിന് അതിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല. അവന്റെ മനസ്സ് അവനിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇവിടെയുള്ളതായി പ്രതിമയിൽ നിങ്ങൾ കാണുന്നത് പോലെ അവൻ ക്രൂശിൽ തൂങ്ങിയായിരുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്റെ അസ്ഥികളെല്ലാം അവനെ ഉറ്റുനോക്കുന്നു, എന്റെ കൈകളെയും കാലുകളെയും അവർ തുളച്ചു, അവർ എന്റെ വശത്ത് കുത്തി എന്നവൻ കരഞ്ഞു. നീ എന്നിൽ നിന്ന് ദൂരത്തായിരിക്കുന്നതെന്ത്? ബാശാൻ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. അവൻ യഹോവയെങ്കിലും വിശ്വസിച്ചു, അവൻ അവനെ തന്നെ വിടുവിക്കട്ടെ, അവൻ അവനെ വിടുവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്ന് അവർ തലകുലിക്കൊണ്ട് പരിഹസിച്ചു. അതേ വാക്കുകൾ തന്നെ അവൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവം ഈ ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ ദാവീദ് പറഞ്ഞ അതേ വാക്കുകളെ അവൻ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായോ? അതുകൊണ്ട് ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല, എന്നാൽ ദൈവത്തിന്റെ വചനമാകുന്നു. അത് ദൈവം ദാവീദിനുള്ളിലായിരിക്കുന്നു. അത് ദാവീദായിരുന്നില്ല, അവൻ എന്താണ് പറയുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ അതുപോലെ ആത്മാവിലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മോശയിലും. അവൻ അത്രമാത്രം ആത്മാവിലായിട്ട് അവൻ ജീവിച്ചിരുന്നതായ ആ പരിമാണത്തിൽ നിന്ന് കടന്നിട്ട് ദൈവത്തോട് മുഖാമുഖം നോക്കി ആ മുൾപടത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. നീ നിൽക്കുന്ന സ്ഥലം വിശദമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പുകളായിരിക്കുമെന്ന് ദൈവം അവനോട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് മോശ അവിടെ വിട്ടപ്പോൾ അവൻ ചിന്തിച്ചു കാണും, എന്താണ് സംഭവിച്ചത്, എന്താണ് നടന്നത്, എന്തായിരുന്നു അത് എന്ന് ഞാൻ ഊഹിക്കുന്നു. നീ മിസ്രയീമിലേക്ക് പോക, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അത് അത്രമാത്രം വാസ്തവികമായിരുന്നു, എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. അവൻ തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും തന്റെ കുട്ടിയെ എന്ന് പറയുന്നതാണ് ശരി കൊണ്ട് തന്റെ വടിയും കയ്യിലെടുത്തുകൊണ്ട് മിസ്രയീമിലേക്ക് ആ ജനങ്ങളെ വിടുവിക്കാനായി പുറപ്പെട്ടു. ദൈവം സ്വയം പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുന്നു. അത് സമ്പൂർണമായും അത് പ്രവാചകന്മാരായിരുന്നില്ല, അത് ദൈവമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാർക്ക് സ്വയം ആ കാര്യങ്ങളെ പറയാൻ കഴിഞ്ഞിരുന്നില്ല. യെശയ്യാവ് പറയുന്നത് നോക്കൂ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ കേട്ടിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ പശുക്കിടാവിനെ പോലെ തൊഴുത്തിൽ വളരും, എന്നിരുന്നിട്ടും അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ക്രിസ്തുവിന് 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് അത് പറഞ്ഞിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അത് ഭൂതകാലമാകുന്നു, സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിന്റെ വചനം എത്രമാത്രം സമ്പൂർണമായിരിക്കുന്നു, ജനങ്ങളെ അതിൽ വിശ്വസിക്കൂ, അതൊന്നിനു മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മറ്റെല്ലാ വചനങ്ങളും അതെത്ര നല്ലതായി സ്ഥാപിച്ചിരുന്നാലും, ആരിൽ നിന്ന് വന്നിരുന്നാലും, ഏത് സഭാസംഘടനയിൽ നിന്ന് വന്നിരുന്നാലും, അല്ലെങ്കിൽ എത്ര മിടുക്കനായിരുന്നാലും, എനിക്ക് കാര്യമല്ല. വചനത്തിന് പരസ്പര വിരുദ്ധമായി എന്തും സമ്പൂർണമായും അവഗണിക്കേണ്ടിയിരിക്കുന്നു. ആ വേദഭാവം കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഗലാത്തിയർ 1:8. പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, തേജസ്വിയായി മിന്നിത്തിളങ്ങുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് ഈ ദിവസങ്ങളിലേക്ക് ഒരു പ്രലോഭനമായിരിക്കില്ലേ? ഒരു മിന്നിത്തിളങ്ങുന്ന ദൂതൻ ഇവിടേക്ക് വന്ന് നിന്നുകൊണ്ട് വചനത്തിന് വിപരീതമായി സംസാരിച്ചാൽ നിങ്ങൾ പറയും, സാത്താനെ എന്നെ വിട്ടുപോകാം. അത് ശരിയാണ്. അതൊരു ബിഷപ്പായിരുന്നാലും എന്തു തന്നെയായിരുന്നാലും അത് ബൈബിളിനൊപ്പം സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കരുത്. അവൻ വേദപുസ്തകം കൊണ്ട് നിങ്ങളെ എടുത്തുകൊണ്ട് പോകും, അവനെ ശ്രദ്ധിക്കുക. അവൻ നിങ്ങളെ ഒരു പ്രത്യേക സ്ഥാനത്ത് കൊണ്ടുവന്ന് നിങ്ങളെ അവിടെ കെണിയിലാക്കും. തിരുവഴുത്ത് ഒരു കാര്യം പറയുകയും അവൻ അതിനെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവനെ അവിടെ വെച്ച് തന്നെ ശ്രദ്ധിക്കുക. നോക്കൂ, ഈ രീതിയിലാണ് അവൻ ഹവയോട് ചെയ്തത്. അവൻ അവളുടെ അടുക്കൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പറഞ്ഞു. അത് ശരി, ഹവ പറഞ്ഞു, ദൈവം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, അത് ശരിയാണ്, ആമേൻ, ഞങ്ങളും അത് വിശ്വസിക്കുന്നു. ദൈവം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, ആമേൻ, ഞങ്ങളും അത് വിശ്വസിക്കുന്നു. ദൈവം ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർച്ചയായും അത് വിശ്വസിക്കുന്നു. എന്നാൽ ഞങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഓ, നിനക്കറിയാമോ ദൈവം എത്ര നല്ല ദൈവമാണ്, അവനത് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ല, നിനക്കറിയാമോ? എന്നാൽ തീർച്ചയായും. ഓ ദൈവമേ, അവിടെയാണവൻ. അവൻ ഇതുപോലെ ഒരു വഞ്ചകനായിരിക്കുന്നുവെങ്കിൽ തിരുവെഴുത്ത് പറയുന്നു, അവസാന നാളുകളിൽ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും അവൻ തെറ്റിച്ചു കളയും. അതുകൊണ്ട് നാം ഇന്ന് എവിടെയായിരിക്കേണ്ടിയിരിക്കുന്നു കൂട്ടുകാരെ? ഈ ചെറിയ സൺഡേ സ്കൂൾ പാഠങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വളരെ ആഴത്തിലെടുക്കേണ്ടിയിരിക്കുന്നു. നാം വാസ്തവത്തിൽ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ആ കാര്യങ്ങൾ എത്ര വഞ്ചനയുള്ളതാണെന്ന് കാണുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, മറ്റൊരു വ്യക്തിയുടെ വാക്ക് നാം കേൾക്കുകയോ നമുക്ക് കേൾക്കാനോ കഴിയുകയില്ല. അവൻ എത്ര പരിഷ്കാരിയാണെന്നോ എത്ര വിദ്യാഭ്യാസമുള്ളവനാണെന്നോ തോന്നും കാര്യമല്ല. തിരുവെഴുത്ത് സദൃശ്യവാക്യങ്ങളിൽ പറയുന്നു, നാം വിവാദങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ മണ്ഡലത്തിൽ, ആദ്യത്തെ മണ്ഡലം എന്നത് നിങ്ങളുടെ വെളിയിലുള്ള ശരീരത്തിലെ കാണുക, രുചിക്കുക, തൊടുക, മണക്കുക, കേൾക്കുക എന്നീ ഇന്ദ്രിയങ്ങളാണ്. ശരീരത്തിനകത്ത് അത് ആത്മാവാകുന്നു, അതിൽ തർക്കങ്ങളും വിചാരങ്ങളും മറ്റു പലതുമാണ്. നാം അതിനെല്ലാം എടുത്ത് കളയേണ്ടിയിരിക്കുന്നു. നമുക്ക് തർക്കിക്കാൻ കഴിയുകയില്ല. എന്നാൽ പറയൂ, ഇപ്പോൾ ദൈവം നല്ല ദൈവമാണെങ്കിൽ, അവൻ നല്ല ദൈവമാണെന്ന് അത്രമാത്രം ധാരാളമായി ഇന്ന് നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നു. അവനൊരു നല്ല ദൈവമാണെങ്കിൽ, ഞാൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ, തിരുവെഴുത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നിരിക്കലും, ഞാൻ ആത്മാർത്ഥതയുള്ളവനായിരിക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കും, നീ നഷ്ടപ്പെട്ടു പോകും. ഞാൻ പള്ളിയിൽ പോകുകയും എനിക്ക് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇല്ല, നിങ്ങൾ നശിച്ചു പോകും. ചിലപ്പോൾ ഒരു വരി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. നീ രക്ഷിക്കപ്പെടുകയില്ല, നീ നശിച്ചു പോകും. നോക്കൂ, അത് അകത്തുള്ള മനുഷ്യന്റെ നിയന്ത്രണമായിരിക്കണം. സഹോദരൻ ബാണൽ, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. സഹോദരൻ ബാണൽ, നിങ്ങൾ അന്യഭാഷയിൽ പറയുന്നത് വിശ്വസിക്കുന്നില്ലേ? തീർച്ചയായും ഞാൻ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ലേ? അതേ, ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു നല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നു. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ലേ? അതേ, ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ അത് അർത്ഥമാക്കുന്നില്ല. നിങ്ങളൊരു നിർമ്മലനും സന്മാർഗിയും വിശുദ്ധനും നല്ല വ്യക്തിയുമായിരിക്കാം. അതുപോലെ തന്നെയായിരുന്നു ആ പുരോഹിതന്മാരും. ഹൃദയത്തിന്റെ ഉള്ളിൽ വരെ മതഭക്തി ഉള്ളവരും അത്രമാത്രം മതഭക്തി ഉള്ളവരായിട്ട് ഒരാൾ തെറ്റായി വ്യാഖ്യാനിച്ചിരുന്നാൽ അവരെ കല്ലെറിഞ്ഞു കൊന്നുകളയുന്നവരുമായിരുന്നു. ദൈവത്തിന്റെ വചനത്തെ വിദൂഷിക്കുന്നതിന്റെയും ശിക്ഷ മരണമായിരുന്നു. നമ്മുടെ ദേശത്തിന് ഇന്ന് പറ്റിയിരിക്കുന്ന കാര്യം അതാണ്. ഈ ഭൂമിയിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇന്ന് ശിഥിലമായിട്ടുള്ളതിന്റെ കാരണം ശിക്ഷ അത്രയധികം കടുപ്പമേറിയ അല്ലാത്തതിനാലാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ ഭാര്യയുമായി ഓടിപ്പോയിട്ട് പിടിച്ചാൽ അവരെ രണ്ടുപേരെയും കൂടി പൊതുവെ കൊണ്ടുവന്നിട്ട് പരസ്യമായി ഷണ്ണന ചെയ്തിട്ട് വിട്ടേക്കണം. അത് ശരിയാണ്. ഒരു വ്യക്തി റോഡിൽ കൂടെ അതിവേഗതയിൽ വണ്ടി ഓടിച്ച് പിടിക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം 10 വർഷത്തെ തടവ് കൊടുത്തിരിക്കണം. കാരണം അതൊരു മുൻകൂട്ടി ആലോചിച്ച കൊലപാതകമാണ്. നിങ്ങൾ ഈ രീതിയിലുള്ള ശിക്ഷ അതിനുമേലിടുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറയ്ക്കാൻ കഴിയും. എന്നാൽ ചില വക്രത പിടിച്ച രാഷ്ട്രീയ പ്രവർത്തകർ അതിനെ നടപ്പിൽ വരുത്തിയിട്ട് ഇതുപോലെ പറയും, അവൻ സ്വല്പമേ മദ്യപിച്ചിരുന്നുള്ളൂ, അവനത് ചെയ്യാൻ അർത്ഥമാക്കിയിരുന്നില്ല എന്ന്. അതൊരു മനുഷ്യനെ, ഒരു ഭാര്യയെ, ഒരു കൂട്ടം നിരപരാധികളെ, കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഇടയാക്കുമായിരുന്നു. ഒരു റിക്കി അതിനെ നിർവഹിക്കട്ടെ, അത് രാഷ്ട്രീയമാകുന്നു, അതാകുന്നു ലോകം, അത് സാത്താനാകുന്നു. ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ദൈവം കൽപ്പിച്ചു, അത് നിർണയിച്ചു കഴിഞ്ഞിരുന്നു. ഒരുവൻ ശബത്തുനാളിൽ വിറക് പറക്കുന്നത് പോലും കണ്ടുപിടിക്കപ്പെട്ടിരുന്നാൽ അവനെ കല്ലെറിഞ്ഞിരിക്കണമെന്നായിരുന്നു. അവർ അതിനാൽ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ നോക്കൂ, നമുക്ക് ആ രീതിയിലുള്ള നിയമങ്ങൾ ഇന്നില്ല. എന്നാൽ ഒരു ക്രിസ്ത്യാനി, ഈ സഭയോടാണ് ഇന്ന് രാവിലെ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിക്ക് ദൈവത്തിന്റെ നിയമങ്ങൾ അവന്റെ ഹൃദയത്തിലാണ്. നോക്കൂ, ഈ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് യാതൊരു ആഗ്രഹവും ഇല്ല, അത് അകമയാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ സമ്പൂർണ്ണമായി കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതെന്തായിരുന്നാലും നിങ്ങൾക്കൊരു കാര്യമല്ല. ദൈവത്തിന് വാതിലൊരു കയറ്റുപായുടെ ആവശ്യമുണ്ടാകുകയും നിങ്ങൾ ആ കയറ്റുപായ ആയിരിക്കാനും അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അതായിരിക്കുന്നതിൽ അത്രമാത്രം സന്തോഷിക്കണം. എന്ത് തന്നെയായിരുന്നാലും ഒരു കാര്യമല്ല, ആ കയറ്റുപായ നീ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നാൽ എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ നീയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് ദൈവമാകുന്നു ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നീ വാസ്തവത്തിൽ നിന്റെ യഥാർത്ഥവും പരിശുദ്ധവും സത്യവുമായ ദൈവത്തോടുള്ള നിന്റെ സ്നേഹത്തെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നാം ഇപ്പോൾ അറിയുന്നു, അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വിപരീതമായ ഒരു ദൂതൻ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് തിരുവെഴുത്തിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നു. വേറെ ആർക്കും കഴിയില്ല, അത് ചെയ്യാൻ കഴിയില്ല, അത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം. വെളിപാട് പുസ്തകം അതിന്റെ 22:18-19 നാം വീണ്ടും വായിക്കുന്നു, ആരെങ്കിലും ഇതിനോട് കൂട്ടിയാലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ നിന്ന് വല്ലത് നീക്കിക്കളഞ്ഞാൽ ജീവവൃക്ഷത്തിൽ നിന്ന് അവന്റെ അംശം ദൈവം നീക്കിക്കളയും. അതൊരു കർത്തൃ സേവകനോ അല്ലെങ്കിൽ ആരായിരുന്നാലും ദൈവം അവന്റെ അംശം നീക്കിക്കളയും. ഇതിനോട് കൂട്ടുകയോ ഇതിൽ നിന്ന് വല്ലത് നീക്കിക്കളയോ ചെയ്താൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ പേര് ഞാൻ തുടച്ചു മാറ്റിക്കളയുമെന്ന് ദൈവം പറഞ്ഞു. അത്രമാത്രം ഒരിക്കലും തെറ്റുപറ്റാത്ത രീതിയിലാണ് ദൈവം തന്റെ വചനത്തെ എഴുതിയിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾക്ക് സഭയോട് കൂടെ ചേർക്കുവാനോ അല്ലെങ്കിൽ സഭയിൽ നിന്ന് നീക്കിക്കളയുവാനോ കഴിയും. എന്നാൽ വചനത്തോടൊരു കാര്യം ചേർക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുകയോ ചെയ്യരുത്. കാരണം ദൈവം ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെടുത്ത് മാറ്റിക്കളയും. അതിനുശേഷം നിങ്ങൾ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അതിനോട് ചേർക്കാനോ അല്ലെങ്കിൽ നീക്കിക്കളയുവാനോ കഴിയില്ല. അതിനൊരു വ്യാഖ്യാനക്കാരന്റെ ആവശ്യമില്ല. കാരണം തിരുവെഴുത്ത് പറയുന്നു, ദൈവം സ്വയം തന്റെ തിരുവെഴുത്തിനെ വ്യാഖ്യാനിക്കുന്നു. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു. ശരി, എല്ലാ തിരുവെഴുത്തും ദൈവകൽപ്പിതവും ദൈവകൽപ്പനയാൽ അടുക്കപ്പെട്ടതും അവയെല്ലാം കൂടി സമ്പൂർണ്ണമായി യേശു ക്രിസ്തുവിന്റെ വെളിപാടമാകുന്നു. പഴയ നിയമവും പുതിയ നിയമവും അതിൽ അവന്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി പറയുകയും അവനിവിടെ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നും ഈ വരുന്ന കാലഘട്ടങ്ങളിൽ അവൻ എന്ത് ചെയ്യുമെന്നും മുൻകൂട്ടി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതവനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാക്കി തീർക്കുന്നു. എബ്രായർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അതിനെ കുറിച്ച് ഇതുപോലെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെ പഴയ നിയമത്തിലെ ദൈവമായും യേശു ക്രിസ്തു ഇന്ന് ജഡത്തിൽ വെളിപ്പെട്ടും അവൻ വരാനുള്ള ആത്മാവിൽ എന്നേക്കും യേശു ക്രിസ്തുമായിരിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഓരോ കാലഘട്ടങ്ങളിലേക്കും തന്റെ വചനം എന്താണ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ ജീവിച്ചിരിക്കേണ്ടതിന് അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ പഴയ നിയമത്തിൽ ജീവിച്ചിരിക്കുകയും വെളിപ്പെടുകയും ചെയ്തിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങളിവിടെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെട്ടപ്പോൾ നാം അതിനെ അതുപോലെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള പ്രാസംഗികന്മാർക്കിതുമായി തർക്കിക്കാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യുക. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു. ദൈവം പഴയ നിയമത്തിൽ മെൽക്കിസദേക്ക് എന്ന വ്യക്തിയിൽ ഒരു തിയോഫനിയിൽ അവതരിച്ചപ്പോൾ ഒരു പൗരോഹിത്യമായിരുന്നില്ല, എന്നാൽ ഒരു വ്യക്തിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. ഈ മനുഷ്യൻ ജന്മമെടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല, എന്നാൽ അവനൊരു തിയോഫനിയിലായിരുന്നു. അതുകൊണ്ട് അവന് മാതാവോ പിതാവോ ഇല്ലായിരുന്നു, അവൻ സ്വയം ദൈവമായിരുന്നു. അവനൊരു മനുഷ്യന്റെ രൂപത്തിൽ വെളിപ്പെട്ടു. അവനെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ്, നീതിയുടെ രാജാവ് എന്ന് വിളിച്ചിരുന്നു. അവൻ മൽക്കീസേദെക്കായിരുന്നു. അവന് പിതാവില്ല, മാതാവില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അത് യേശു ഒരു തിയോഫനിയിൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാകുന്നു. നിങ്ങൾക്കത് മനസ്സിലാകുന്നുവോ? ശരി. അതിനുശേഷം അവൻ വാസ്തവത്തിൽ മനുഷ്യ ശരീരമായി യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ സ്വയമായി കന്യക മറിയമ്മിൽ കൂടി ജനിച്ചിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ആ രൂപത്തിൽ വന്നതിനാൽ അവന് മരിക്കാൻ കഴിയുകയും തിരികെ സ്വർഗത്തിലേക്ക് പോകാനും കഴിയും. ഇപ്പോൾ ഈ അവസാന നാളുകളിൽ അവൻ സ്വയം സമ്പൂർണമായി ദേഹരൂപത്തിൽ വീണ്ടും ആത്മാവിൽ വെളിപ്പെടുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. സോദോമിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. ഇപ്പോൾ സോദോം എങ്ങനെ കിടക്കുന്നു എന്ന് നോക്കുക. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തു ഇന്ന് ശരീര രൂപത്തിൽ തന്റെ സഭയ്ക്ക് വെളിപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അതേ കാര്യങ്ങളെ, അതേ പ്രവൃത്തികളെ, അവൻ എല്ലാ സമയത്തും ചെയ്തിരുന്ന അതേ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുന്നു. നിത്യനായവൻ ഒരിക്കലും മാറുന്നില്ല. കൂടാതെ ഈ ഭൂമിയിൽ ഇന്ന് അവൻ സ്വയം മനുഷ്യ ശരീരങ്ങളിൽ വെളിപ്പെടുകയും അവൻ വിളിച്ചിരിക്കുന്നതായ നമ്മുടെ ഈ ശരീരങ്ങളിൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും ചെയ്തിരുന്നതും ഈ ഭൂമിയിൽ മനുഷ്യനായിരുന്നപ്പോൾ ചെയ്തിരുന്നതുമായ അതേ കാര്യങ്ങളെ അവൻ നമ്മിൽ ചെയ്തിരിക്കുന്നു. അതേ കാര്യങ്ങളെ ഇന്ന് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരിൽ കൂടെ പിതാക്കന്മാരോട് സംസാരിക്കുകയും ഈ അന്ത്യകാലത്ത് തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം അരുളി ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടിട്ട് സോദോമിന്റെ നാശത്തിന് മുമ്പ് വന്നിരുന്നത് പോലെ അന്യജാതികളുടെ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പ് ഈ അന്ത്യകാലത്ത് പുത്രൻ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളത് കാണുന്നുവോ? മൂന്ന് പ്രത്യക്ഷമാക്കലുകൾ ഉണ്ടായിരുന്നു. അടുത്ത കാര്യം സംഭവിക്കുന്നത് എന്താണെന്നാൽ കർത്താവായ യേശുവിന്റെ ശാരീരികമായ തിരിച്ചുവരവിൽ മണവാട്ടിയും ശരീരവും അങ്ങനെ എല്ലാം കൂടി ആ ഒരു വ്യക്തിയെ യേശു ക്രിസ്തുവിൽ ഒന്നിച്ചു കൂട്ടുന്നു. അവനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൊല്ലപ്പെടുകയും ക്രൂശിലാക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തു. തന്റെ ശരീരത്തിന്റെ രൂപത്തിൽ അത് ആ മണവാട്ടിയായ സ്ത്രീയാകുന്നു. സ്വയം അവൻ വെളിപ്പെട്ടു. നിങ്ങൾക്കത് പിടികിട്ടിയോ? അവൾ അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാകുന്നു. പുരുഷനും സ്ത്രീയും അത്രമാത്രം ഒത്തൊരുമിച്ചായിട്ട് അവർ മിക്കവാറും അവർ ഒന്ന് തന്നെയാകുന്നു. എങ്ങനെയായാലും അവർ ഒന്നാകാൻ ബാധ്യപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് അവർ, നോക്കൂ, അവർ ഒരേ രീതിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അവൾ അവന്റെ ഒരു ഭാഗമാകുന്ന കാരണം അവൾ അവനിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് മണവാട്ടി ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു. അത് ഈ ദിവസങ്ങളിലേക്ക് വേണ്ടി അവൻ ചെയ്യുമെന്ന് പറഞ്ഞ അതേ കാര്യങ്ങളെ ആ മണവാട്ടി, ആ റാണി പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. രാജാവും റാണിയും. ശരി, നാം താമസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇതിൽ കൂടി എളുപ്പം പോകേണ്ടതായിട്ടുണ്ട്. ഈ മുഴുവൻ ബൈബിളും യേശു ക്രിസ്തുവിനെ സ്വയം എല്ലാ യുഗങ്ങളിലേക്കും അറിയിക്കുന്നതിന് സമ്പൂർണമായ യേശു ക്രിസ്തുവിന്റെ വെളിപാടാണ്. അവൻ ലൂഥറിന്റെ സമയത്ത് അവനെ തന്നെ ഒരു അടിസ്ഥാനമായിട്ട്, അതായത് കാലുകളായിട്ട് അറിയിച്ചു. അവൻ നെബുക്കദ്നേസർ രാജാവിനോട് ചെയ്തതുപോലെ അവൻ സ്വപ്നങ്ങളെ കണ്ടതും എങ്ങനെ തലയിൽ നിന്ന് ആ ബിംബം തുടങ്ങുന്നതും നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പോൾ അവൻ കാലിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. ആ ബാബേൽ രാജ്യത്തെ സമയത്ത് പഴയ നിയമത്തെ മുഴുവനും അവൻ തലയിൽ നിന്ന് താഴേക്ക് തുടങ്ങി ആ കാലിന്റെ സമയത്ത് ദൈവം സ്വയം ശരീരമായി തീരുന്നതുവരെയും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ പുതിയ നിയമത്തിലിവിടെ അവൻ സ്വയം തന്നെ തന്നെ വീണ്ടും ആ തലയുടെ ഭാഗത്തേക്ക്, ആ പൊന്നുകൊണ്ടുള്ള തലയുടെ ഭാഗത്തേക്ക് കിരീടം അണിയിക്കുന്നതിനെ തിരികെ കൊണ്ടുവരുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? നോക്കൂ, ദൈവം ആദ്യ തൊട്ട് തന്റെ പ്രവാചകന്മാരിൽ കൂടി താഴേക്ക് അവൻ സ്വയം നമ്മെ പോലെ ആയിത്തീരുന്നതുവരെ, തൂക്കുകട്ട പോലെ ആ ഏണിയുടെ കാലിൽ പുൽത്തൊഴുത്തിൽ ഒരു കുഞ്ഞിനെ പോലെ എത്തുന്നതുവരെയും അവൻ വന്നുകൊണ്ടേയിരുന്നു. അവൻ വെറുക്കപ്പെടുകയും തള്ളപ്പെടുകയും നിന്ദിക്കപ്പെടുകയും കൂടാതെ ഒരു അഴുക്ക് പേരോടും അങ്ങനെയെല്ലാമായിരുന്നു അവൻ. അതിനുശേഷം അവൻ ഉയരാൻ തുടങ്ങി. ആ കാലിൽ നിന്ന് അവൻ സഭയെ ആ മണവാട്ടിയെ പണിയാൻ തുടങ്ങി. ഇപ്പോൾ അത് ആ ആണിക്കല്ലിലേക്ക് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു വലിയ രൂപാന്തരപ്പെട്ട ശരീരമായി യേശു ക്രിസ്തുവിനെ ഉണ്ടാക്കുന്നു. ഒരു യുഗത്തിലേക്കുള്ള തന്റെ വാഗ്ദത്തെ ചെയ്യപ്പെട്ട വചനത്താൽ അവൻ എല്ലാ യുഗങ്ങളിലും വെളിപ്പെട്ടിരിക്കുന്നു. ഈ വാക്കുകളാൽ നാം ഈ യോഗം തീർക്കുന്നതിനോടൊപ്പം ഈ ദിവസത്തേക്കുള്ള അവന്റെ ചില വാഗ്ദത്തങ്ങളെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ദൈവം സ്വയം സന്ധ്യാസമയത്തെ വെളിച്ചത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ വശം ഒരു കൂട്ടം വേദഭാഗങ്ങൾ എഴുതിയത് ഇവിടെയുണ്ട്. എത്രമാത്രം വേദഭാഗങ്ങൾ ഈ വശത്ത് എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ 12 മണിയാകുന്നതിന് 15 മിനിറ്റ് കൂടിയേ ഉള്ളൂ. എനിക്ക് 12 മണിയോടെ തീർക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തൊണ്ടയടപ്പുണ്ടായില്ല. ചിലപ്പോൾ ഈ എയർ കണ്ടീഷണേഴ്സ് വാസ്തവത്തിൽ എന്റെ ഒച്ചയെ പരിശുമാക്കാറുണ്ട്. അതുകൊണ്ട് സഹോദരൻ നെവിലേക്ക് ഇന്ന് രാത്രിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസംഗിക്കാനുണ്ടോ? അതങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രസംഗിക്കുവാൻ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് കാട്ടിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, അനുവദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിലേക്ക് അതിൽ നിന്നും ഒരു സന്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വേദഭാഗങ്ങൾ എനിക്കിവിടെയുണ്ട്. ഞാൻ അധിക സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് വേഗം തിരികെ വരാൻ സാധിക്കുമല്ലോ. ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് സംസാരിക്കുന്നു. ശരി, ഞാൻ കാട്ടിൽ കൂടെ പോകുകയായിരുന്നു. അവിടെ ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് കിടന്നിരുന്നു. ഞാൻ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഓർത്തു, ആരോ എന്റെ മുമ്പിൽ പോകുന്നുണ്ട്. എന്തോ എന്നോട് പറഞ്ഞു, തിരിഞ്ഞിട്ട് ആ പാക്കറ്റ് എടുക്കൂ. ഞാൻ ഓർത്തു, ആ സിഗരറ്റിന്റെ പാക്കറ്റ് എടുക്കാനോ? എന്നോടായിരിക്കില്ല. എന്തോ എന്നോട് പറഞ്ഞു, തിരിഞ്ഞു ചെന്നിട്ട് ആ സിഗരറ്റിന്റെ പാക്കറ്റ് എടുക്കൂ. ഞാൻ തിരികെ വന്ന് അവിടെ പഴയ കാലിയായി കിടന്നിരുന്ന ആ സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്തു. ഞാൻ അതിൽ എന്തോ ഒന്ന് കണ്ടിരുന്നു. കർത്താവ് എനിക്ക് അനുവദിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ പറയാവുന്നതാണ്. ശരി, ഇപ്പോൾ നാം കുറച്ചു നേരത്തേക്ക് സന്ധ്യാസമയത്തെ വെളിച്ചത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അവസാന നാളുകളിൽ സൂര്യൻ കടന്നു വരികയും സന്ധ്യാസമയത്ത് വെളിച്ചമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം വരും എന്ന് ബൈബിൾ മുൻകൂട്ടി പറയുന്നു. നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. നമുക്കതറിയില്ലേ? കർത്താവ് യേശുവിൽ നിന്നും ഇന്നത്തേക്കുള്ള നമ്മുടെ ഈ സന്ദേശമായിട്ട് പരിചയമുള്ള നാം സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും എന്നതിനെ വിശ്വസിക്കുന്നു. യേശു സ്വയം ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആകാശത്തിൽ തന്റെ മണവാട്ടി എടുക്കുന്നതിനായി ആ വലിയ പ്രകാശം വെളിപ്പെടുമെന്നത് തീർച്ചയാണ്. അതിനുശേഷം മില്ലനിയം കടന്നുവരും. എന്നാൽ ഈ ലോകത്തുള്ള മനുഷ്യജാതികളുടെ മുമ്പിൽ ഒരിക്കലും വന്നിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു സമയത്ത് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ സമയത്തേക്കായി കാത്തിരിക്കുകയാണ്. അതായത്, അവിടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജോലിയിൽ നിന്നും മറ്റും കുറച്ച് സമയം എവിടെയെങ്കിലും ചിലവഴിക്കാൻ പറ്റുകയും അവിടെ വെച്ച് ഈ അവസാന നാളുകളിൽ വരാൻ പോകുന്നതായ ആ വിപത്തുകളെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ കഴിയുകയും ചെയ്യും. കർത്താവിനെ അത് ചെയ്യുന്നതിനായി ജീവിപ്പിച്ചിരിക്കുകയും എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആഴ്ചകൾ അത് പ്രസംഗിച്ചിട്ട് അതിനെ എല്ലാം കൂടി ഒത്തൊരുമിച്ച് നോക്കാൻ കഴിയും. ഈ കാര്യങ്ങൾ അവ എങ്ങനെ വീഴുമെന്നും ആ ഇടിനാദങ്ങളെക്കുറിച്ചും കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്കറിയാൻ കഴിയും അവർ എന്തിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നുവെന്നും. മറ്റുള്ള കാര്യങ്ങൾ അത് സംഭവിക്കാൻ തുടങ്ങും. ആകാശത്തു നിന്നും വരുന്നതായ ഇടിനാദങ്ങൾ അവ എന്താണ് വെളിപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെയും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് പറ്റിയതായ സമയവും കാലവും വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ചില വേദഭാഗങ്ങളെ നാം വായിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സന്ധ്യാസമയത്ത് വരുന്ന വെളിച്ചം രാവിലെ വരുന്നതായ അതേ വെളിച്ചം തന്നെ ആയിരിക്കണം എന്നുള്ളതിനെ നാം ശ്രദ്ധിക്കുന്നു. കാരണം രാവിലത്തേക്കൊരു സൂര്യനും ഉച്ചത്തേക്ക് വേറൊരു സൂര്യനും അങ്ങനെയൊന്നില്ല. എന്നാൽ ഒരേ സൂര്യനാണ്. ഉച്ചയ്ക്ക് വരുന്ന അതേ സൂര്യനാണ് രാവിലെയും രാവിലെ വരുന്ന അതേ സൂര്യനാണ് ഉച്ചയ്ക്കും വരുന്നത്. ഇപ്പോൾ അത് പറയുന്നു, അന്നാളിൽ, അതായത് ആ സമയത്തിനിടയ്ക്കുള്ള ആ ദിവസം, അതൊരുവിധം ഒരുവിധം മൂകമായ ഇരുട്ടായ ദിവസം പോലെ ആയിരിക്കും. അതിനെ പകലെന്നോ രാത്രിയെന്നോ വിളിക്കാൻ പറ്റുകയില്ലാത്ത വിധം അതിനിടയ്ക്കുള്ള ഒന്നായിരിക്കും. അത് കാലിൽ നിന്ന് മുകളിലേക്ക് ആ ദേഹം രൂപപ്പെടാൻ തുടങ്ങുന്നതാണ്. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പുത്രനായിരുന്നു. ആ പ്രകാശം അതിനുശേഷം കൊല്ലപ്പെട്ടു. സഭ അവന്റെ സ്ഥാനമെടുക്കുകയും അതിനുശേഷം പീഡ അനുഭവിക്കുകയും ഇരുണ്ട കാലഘട്ടങ്ങളിൽ കൂടി കടന്നിട്ട് അടിസ്ഥാനമിടുകയും പണിയാൻ തുടങ്ങുകയും ചെയ്തു. എങ്കിൽ കാഴ്ച എവിടെ നിന്നാണ് വരുന്നത്? അതേറ്റവും മുകളിലുള്ള തലയിൽ നിന്നുമാണ്. നെബുക്കദ്നേസറിന്റെ രാജാവിന്റെ ദർശനത്തെ നോക്കൂ. അന്യജാതികളുടെ കാലഘട്ടത്തിന്റെ തുടക്കം മുതൽ രക്തം ചൊരിയപ്പെടുന്നതിനും പ്രായച്ചിത്തം നടത്തുന്നതിനും മുമ്പേ അവനെ താഴേക്ക് വരുന്നത് ശ്രദ്ധിക്കുക. അവർ മതപരിവർത്തനം ചെയ്യപ്പെട്ടവരെ കടന്നു വന്നു. എന്നാൽ ശ്രദ്ധിക്കുക, അത് നേരെ താഴേക്ക് തന്നെ നേരെ താഴേക്ക് ഏറ്റവും അടിയിൽ വരെ ഒരു പ്രതിരൂപമായിട്ട് കടന്നു വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം അത് തിരികെ വരാൻ തുടങ്ങുകയും സഭ കാലിന്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വരാൻ തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഇത് തലയുടെ ഭാഗത്തായിട്ട് തലയുടെ സമയമായിരിക്കുന്നു. ഇപ്പോൾ ആ പ്രകാശത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈകൊണ്ട് അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിരുന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൊണ്ട് കാണാൻ പറ്റുകയില്ല. ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുമായിരുന്നിട്ടും ചെവി കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ മൂക്കുകൊണ്ട് മണക്കാൻ കഴിയും എന്നിരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് നിങ്ങൾ സംസാരിക്കും എന്നിരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ട് കാണാൻ കഴിയുകയില്ല. നോക്കൂ, അത് പെന്തിക്കോസ്റ്റൽകാരുടെ കാലഘട്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് കണ്ണിന്റെ സമയമായിരിക്കുന്നു. കണ്ണിന്റെ ശേഷം ഇളകാൻ ശേഷിയുള്ളതായ യാതൊന്നുമില്ല. അത് ശരിയല്ലേ? അതിനുശേഷം ബുദ്ധിശക്തിയാകുന്നു. അത് ക്രിസ്തു സ്വയം തന്നെയും ആ ബുദ്ധിശക്തി മുഴുവൻ ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. യാതൊരു അനക്കവുമില്ല. അതിനുശേഷം യാതൊരു ചലനവുമില്ല. ബാക്കിയെല്ലാം ചലിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കാല് ചലിപ്പിക്കാനും കാലിലെ മസിലുകളും അങ്ങനെയെല്ലാം ചലിപ്പിക്കാൻ പറ്റും. ചെവിയും മൂക്കും ചുണ്ടും എല്ലാം ചലിപ്പിക്കാൻ പറ്റും. എന്നാൽ കണ്ണിന്റെ ശേഷം യാതൊന്നും ചലിപ്പിക്കാൻ അവിടെയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ എളുപ്പം കഷണി തലയനായി തീരുന്നതിന്റെ അവകാശവാദം പറയുന്നതിന്റെ കാരണം. തലമുടിയിൽ, തലയോട്ടിൽ മസിലുകളെ പോഷിപ്പിക്കുന്നതിനായി അവിടെ യാതൊരു വ്യായാമവുമില്ല. അവിടെ മുകളിൽ വരെ രക്തം കിട്ടുന്നതിന് ഇവിടെ ഒരു മാംസമില്ല. രക്തം അതിൽ കൂടി അടിച്ചു കയറുന്നില്ല. മുകളിൽ വരെ ചെന്നിട്ട് രക്തം ശേഖരിക്കുന്നില്ല. മുടിയുടെ വേര് തീർച്ചയായും രക്തത്താലാണ് ജീവിക്കുന്നത്. ആ ഭാഗത്തെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, കണ്ണിന് ശേഷം യാതൊന്നുമില്ല. ഇപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. അവിടെ വെളിച്ചമുണ്ടാകും. ഉച്ച സമയത്താണോ? സന്ധ്യാസമയത്ത് വെളിച്ചമുണ്ടാകും. വെളിച്ചം എന്തിനു വേണ്ടിയാണ് അയച്ചിരിക്കുന്നത്? നിങ്ങൾ എവിടെയാണെന്ന് അറിയുന്നതിനും നിങ്ങളുടെ ചുറ്റുപാടും എങ്ങനെയാണെന്ന് അറിയുന്നതിനും മറ്റുമാണ്. അത് ശരിയല്ലേ? നിങ്ങൾ എവിടെയാണെന്ന് നോക്കൂ. സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. ഇപ്പോൾ നാം അതിനെ എടുത്തിട്ട് മലാഖി 4:4 താരതമ്യപ്പെടുത്തി നോക്കാം. സന്ധ്യാസമയത്ത് വീണ്ടും വെളിച്ചമുണ്ടാകുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കും. അത് ശരിയല്ലേ? ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന്. വിശുദ്ധ ലൂക്കോസ് അതിന്റെ 17:30 യേശു എന്താണ് പ്രവചിച്ചത്? അതായത് സോദോമിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതിനെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓർക്കുക, ഇത് മനുഷ്യപുത്രൻ വെളിപ്പെടാൻ പോകുന്ന സമയത്തെ കാര്യമാണെന്നുള്ള ശ്രദ്ധിക്കുക. സോദോം കത്തുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യപുത്രൻ സംഭവനീയമായി വെളിപ്പെട്ടു. ആ മനുഷ്യൻ അത് എലോഹിമായിരുന്നു, അത് ദൈവമായിരുന്നു. യേശു ദൈവമാകുന്നു. അബ്രഹാമിനോട് സംസാരിക്കുന്നതിനും ന്യായവിധിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുമായി ദൈവം സംഭവനീയമായി വെളിപ്പെട്ടു. സ്വല്പനേരത്തേക്ക് മനുഷ്യപുത്രൻ എലോഹീം അവിടെ വെളിപ്പെട്ടു. സഭയെ, നിങ്ങളത് കാണുന്നുണ്ടോ? എലോഹീം മനുഷ്യപുത്രൻ കുറച്ചു നേരത്തേക്ക് അവിടെ വെളിപ്പെട്ടു. കാരണം അതിന്റെ അടുത്ത രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ കത്തിപ്പോയി. അതുകൊണ്ട് യാതൊരു സംഘടനയും ശേഷിക്കയില്ല. അതുമല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനും അതിനുപരിയായി ഇനിയൊന്നും ഉണ്ടാകാനും പറ്റില്ല. കാരണം നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ കത്തി നശിച്ചു പോകും. രാജ്യത്തിനപ്പുറത്തെങ്ങും ഉണർവ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു ഉണർവോ ഒരു വലിയ തൂത്തുവാരുന്ന ഉണർവോ ഈ ദേശം ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു വിവേകശാലികൾ അവരുടെ കൂട്ടമുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ നാം കണ്ടിരിക്കുന്നതായ ആത്മീയ ഉണർവിനെയാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്കിതിനെ പിടികിട്ടുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ ആ രീതിയിലാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കിത് പിടികിട്ടുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. അത് കഴിഞ്ഞിരിക്കുന്നു. ഒരു നല്ല കർത്തൃസേവൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, സഹോദരൻ വേണം, എനിക്ക് കർത്താവിലെ സന്തോഷം എന്റെ ഹൃദയത്തിനുള്ളിൽ കിട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞു, മകനെ, ഉണർവ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദൃഢത നൽകുന്ന വസ്തുക്കൾ കപ്പലിനുള്ളിലായിരിക്കുന്നു. വലിയതും ഭയാനകവുമായ തിരകൾ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം, ആ തിരമാലകൾക്ക് തൊട്ടപ്പുറെ നാം തീരത്തേക്ക് തൊട്ടടുത്തുകൊണ്ടിരിക്കുന്നു. ഇളകാതെ ഉറച്ചു നിൽക്കുക, വചനത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തോടു കൂടി നിൽക്കുക. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിരുന്നാലും എന്തെല്ലാമായിരുന്നാലും കാര്യമാക്കരുത്. വചനത്തോടൊപ്പം നിൽക്കുക, അതിനോട് ഉറച്ചു നിൽക്കട്ടെ. ഈ വലുതും ഭയങ്കരമായ കാർമേഘങ്ങൾ നമുക്ക് ചുറ്റും കൂട്ടുമ്പോഴും കൊടുങ്കാറ്റ് വരുമ്പോഴും ആറ്റോമിക് ബോംബുകളും അങ്ങനെ അവർ സംസാരിക്കുന്നതായി കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ ഉറച്ചു നിൽക്കുക. എന്നാൽ നമ്മുടെ ദൃഢത നൽകുന്ന വസ്തു അത് വചനമാണ്. അതിവിടെ ആയിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നാം അവയെല്ലാത്തിനെയും മറികടക്കും. അതെ, നാം അവയുടെ എല്ലാം മുകളിൽ കൂടെ കടന്നു പോകുകയും അതെ വാസ്തവമായിട്ടും നമ്മെ മുക്കിക്കൊല്ലുവാൻ അവയ്ക്ക് കഴിയുകയില്ല. നീ ഞങ്ങളെ കുഴിയിലാക്കൂ, ഞങ്ങൾ വീണ്ടും കടന്നു വരും. നമ്മെ കുഴിയിൽ തിരിച്ചു വെക്കാൻ ഈ ലോകത്തിൽ വേറെ യാതൊന്നിനും വഴിയില്ല. നാം ഇവയെല്ലാം മറികടക്കും. കാരണം നമ്മുടെ മഹാനായ മുഖ്യാധിപതി മറുവശത്തേക്ക് നമ്മളെ വിളിക്കുന്നു. നാം ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ ഞാൻ എതിർക്കും. ഞാൻ യേശുവിൽ ഉറച്ചിരിക്കുന്നു. ഞാൻ ഒരു കാറ്റോ തിരമാലയോ ഭയപ്പെടുന്നില്ല. അതെന്തു തന്നെയായിരുന്നാലും കടന്നു വരട്ടെ. എന്തായിരിക്കും, എന്താകുമെന്നത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. നാം ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് ജീവിക്കും. ഞാൻ മരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് മരിക്കും. ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് വേണ്ടി ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം കഴിയുമ്പോൾ ഇതിന് കൂടുതൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എനിക്ക് കൊണ്ടുവന്നതായ പ്രതിഫലം ഞാൻ സമ്പാദിച്ചതല്ല. എന്നാൽ അവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതായ പ്രതിഫലം, അവന്റെ അനുഗ്രഹത്താൽ അവൻ എനിക്ക് തരുന്നതെന്തും പ്രാപിക്കാൻ അവിടേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം ആ സന്ധ്യാസമയത്തെ വെളിച്ചങ്ങളെ ഇവിടെ കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടും എങ്ങനെയാണെന്ന് കാണാൻ കണ്ണുകളില്ലെങ്കിൽ ആ പ്രകാശം നിങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടാക്കും? സന്ധ്യാസമയത്തെ വെളിച്ചം എന്താകുന്നു? എന്തെങ്കിലും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്ന പ്രകാശം. അത് ശരിയല്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തൊട്ടറിയുകയും എന്നാൽ അതെന്താണെന്ന് ഇരുട്ടിൽ മനസ്സിലാക്കാൻ കഴിയാതെയും വരുന്നു. അപ്പോൾ ഒരു ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുക. അതാകുന്നു വെളിപ്പെടുത്തുന്നത്. മലാഖി 4 എന്താണ് ചെയ്യുന്നത് നോക്കൂ. ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഈ സഭാ സംഘടനകളെല്ലാം കൂടി ഇതിന് ചുറ്റും കിടന്ന് പരിഭ്രമിക്കുമ്പോൾ 7 മുദ്രകൾ തുറക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അതിനെ വെളിപ്പെടുത്തുന്നതിനും അതിനെ പുറത്ത് കാണിക്കുന്നതിനുമായിരുന്നു. നിങ്ങൾക്ക് കാണാൻ കണ്ണുകളില്ല എങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിന്റെ പ്രയോജനം എന്താണ്? അത് കാണുന്നതിനായി ആദ്യം അവിടെ കണ്ണുകൾ ഉണ്ടായിരിക്കണം. അത് ശരിയല്ലേ? മലാഖി 4 വിശുദ്ധ ലൂക്കോസ് 17:30 യോഹന്നാൻ 14:12 കൂടാതെ യോഹന്നാൻ 15:24 16:13 വെളിപ്പെടുന്നതിനായും അതോടൊപ്പം വെളിപാട് പത്തിന്റെ 1-7 വരെ വെളിപ്പെടുന്നതിനും 7 മുദ്രകളെ തുറക്കുന്നതിനും 7-ാമത്തെ സ്വർഗദൂതന്റെ സന്ദേശത്തെ തുറക്കുന്നതിനും വെളിപ്പെടുത്തുന്നതിനും സന്ധ്യാകാലത്ത് വെളിച്ചം വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ ഈ ലാവോദിക്യ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്തായിരുന്നു? നഗ്നരായിരുന്നു, അങ്ങനെയായിരുന്നു, കുരുടരായിരിക്കുന്നു. ഒരു കുരുടനായ മനുഷ്യന് പ്രകാശം എന്ത് പ്രയോജനമാണ് നൽകുന്നത്? കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴില്ലയോ? കുരുടരും നഗ്നരും അങ്ങനെയാണെന്ന് അറിയാതെയും ഇരിക്കുന്നു. അവരുടെ മാനസികവും ആത്മീകവുമായ ബുദ്ധിശക്തിയും ആത്മീക ഗ്രഹണവും പോയി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ദാഷ്ട്യക്കാരും നിഗളികളും ദൈവപ്രിയമല്ലാതെ ഭോഗപ്രിയരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. വെളിപാടിന്റെ ശക്തി അവർ അത് വിശ്വസിക്ക പോലും ചെയ്യുന്നില്ല. നോക്കൂ, പ്രവാചകന്മാർ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. മലാഖി 4 എന്നത് ഒരു പ്രത്യേക സഭയോ അല്ലെങ്കിൽ ഒരു സഭാ സംഘടനയോ ആണെന്ന് അവർ വിശ്വസിക്കുന്നു. അവൻ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അവൻ ഒരു മനുഷ്യനായിരുന്നു. അവൻ 2-ാമത്തെ പ്രാവശ്യം ഇരട്ടിപ്പങ്കുമായി വന്നപ്പോൾ അവൻ ഒരു മനുഷ്യനായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ രൂപത്തിൽ അവൻ വന്നപ്പോൾ ഒരു മനുഷ്യനായിരുന്നു. ഈ അവസാന നാളുകളിൽ സന്ധ്യാസമയത്ത് വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് കാണാനിടയാകുകയും ചെയ്യും. അതിനുശേഷം ശരീരം നേരത്തെ രൂപപ്പെട്ടിരുന്നത് അതിന്റെ കാലിൽ നിൽക്കുകയും പരിശുദ്ധാത്മാവിനാൽ ചലിക്കാൻ തുടങ്ങുകയും ചെയ്യും. എന്താണത്? പ്രവാചകന്മാരിൽ കൂടി തിരുവെഴുത്തെഴുതാൻ അവരെ പ്രേരിപ്പിച്ച അതേ പരിശുദ്ധാത്മാവാകുന്നു അത്. അതേ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ട ഒരു ശരീരത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് എല്ലാ സഭാ സംഘടനകളിൽ നിന്നും എല്ലാ ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്ന് പരിശുദ്ധാത്മാവിലേക്ക് സഞ്ചരിക്കുന്നു. ഒരു മാന്യായ സ്ത്രീ ഈ സംഘടനയിൽപ്പെട്ടവളല്ല, അല്ലെങ്കിൽ ഈ സഭയിലേക്ക് ബന്ധപ്പെട്ടവരല്ല. അവർ വേറെ എവിടെയോ നിന്ന് വന്നിരുന്നു. അവർ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഒരു ചിത്രം എന്റെ മകന്റെ കൈവശം കൊടുത്തു. അത് കണ്ടിട്ട് അവൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് അവർ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 7 സഭാ കാലഘട്ടങ്ങളിലേക്കുള്ള ദൈവത്തിന്റെ ദൂതൻ 7 മുദ്രകളെ അവിടെ വെച്ച് തുറക്കുമ്പോഴുള്ള പടമായിരുന്നു അവരുടെ വശമുണ്ടായിരുന്നത്. ഒരു സ്വപ്നത്തിൽ അതിൽ കൂടി അവർ നോക്കിയപ്പോൾ ആകാശത്തിൽ അത് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അവർ അതിൽ കൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ ആരോ വെള്ളവസ്ത്രം ധരിച്ച് മുമ്പോട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ പിന്നിലായി അവർ പറഞ്ഞു, സഹോദരൻ ബ്രാനം, അത് നിങ്ങളായിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞു, അണിയണിയായി നടക്കുമ്പോൾ നിങ്ങളുടെ പിറകിൽ പല നിറത്തിലുള്ള ജനങ്ങൾ അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട് ജോർജിയൻസ്, ആൽബാമ, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ളവർ മുന്നോട്ട് അണിയണിയായി നടന്നുകൊണ്ട് ഈ ദർശനത്തിൽ ക്രിസ്തു വെളിപ്പെട്ടിരുന്ന ആ തലഭാഗത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഓ ഹാലലൂയ, നാം അവസാന നാളുകളിലായിരിക്കുന്നു. അവസാന നാളിന്റെ അവസാനത്തെ മണിക്കൂറുകളിലായിരിക്കുന്നു. നിങ്ങൾ അവനെ അവന്റെ വചനത്തിലും അവന്റെ മുഴുവൻ വചനവും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നതും കാണുന്നുവോ? ഓ ദൈവത്തിന്റെ ജീവനുള്ള സഭയെ, നിന്റെ കാലിൽ ഉറച്ചു നിൽക്കുക. നിന്നിലുള്ളതെല്ലാം കൊണ്ട് അവനിൽ വിശ്വസിക്കുക. ആ ചക്രത്തിന്റെ നടുക്കുള്ള ആ ചെറിയ ചക്രത്തെ മുറുകെ പിടിക്കൂ. നിങ്ങൾ ചെയ്യുന്നത് എല്ലാ മാറ്റങ്ങളെയും നിങ്ങളുടെ ഇളക്കത്തെയും അത് ഉറപ്പിക്കട്ടെ. നിങ്ങളുടെ എല്ലാ വിചാരങ്ങളെയും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഗോപുരത്താൽ നിയന്ത്രിക്കപ്പെടാനിടയാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഈ സന്ധ്യാസമയത്തെ വെളിച്ചത്തിൽ തന്റെ പ്രകാശവും കാണിച്ചുകൊണ്ട് ദൈവം ഈ സമയത്തേക്കുള്ള അവന്റെ വചനത്തിലായിരിക്കുന്നു. ഒരു വവ്വാലിന്റെ അന്ധതയോ? നിങ്ങളൊരു ലൈറ്റ് ഓൺ ചെയ്താൽ അതിന് പറക്കാൻ വയ്യാത്ത പോലെ രീതിയിൽ അത് അന്ധയായി തീരും. അതുപോലെ ഒരു മൂങ്ങയും ഈ രീതിയിൽ രാത്രിയിൽ പരിങ്ങി നടക്കുന്ന ഈ വക ജന്തുക്കൾക്ക് പകൽ സമയത്ത് കാണാൻ പറ്റുകയില്ല. അവർക്കിതിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. അവർക്കത് കാണാൻ കഴിയില്ല. അങ്ങനെ സന്ധ്യാസമയത്ത് പ്രകാശം വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഉപമകളും നാം പ്രകൃതിയെ നോക്കിയാലും ബൈബിളിനെ നോക്കിയാലും ദാനിയേൽ കണ്ട മൂർത്തിയെ നോക്കിയാലും ആ സമയത്ത് രാജാവ് കണ്ട പ്രതിമയെ നോക്കിയാലും അങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം ഈ ശരീരത്തിലുള്ള എല്ലാ സ്ഥാനത്തും എല്ലാ രൂപത്തിലും എല്ലാവിധ ചലനത്തിലും എല്ലാവരിലും കൂടി നാം ജീവിക്കുന്നതായി ഈ സമയത്തെ യഥാസ്ഥാനത്താക്കി കാണിക്കുന്നു. അതിനു മുകളിൽ വേറെ യാതൊരു ചലനവും ഉണ്ടാകാൻ പറ്റുകയില്ല. കൈയുടെ ഒരു പ്രവർത്തിക്കുന്ന സമയമുണ്ടായിരുന്നു, അത് വെസലിയായിരുന്നു. അടിസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തനമുണ്ടായിരുന്നു, അത് ലൂഥറായിരുന്നു. അതിനുശേഷം സ്നേഹം, അതിനും വലിയതായി യാതൊന്നുമില്ല. അതിനെ വെസലിയുടെ പ്രവർത്തനം എന്ന് വിളിച്ചിരുന്നു. അവർ ഈ ലോകം മുഴുവൻ മിഷനറി പ്രവർത്തകരെ അയച്ചു. ആ കാലഘട്ടത്തിൽ ഉണ്ടായതിലും വെച്ച് ഏറ്റവും വലിയ പ്രവർത്തനമായിരുന്നു അത്. അതിനുശേഷം പെന്തിക്കോസ്റ്റലിന്റെ കാലഘട്ടം വന്നു. അതിനുശേഷം പലവിധത്തിലുള്ള കൈവിരലുകളും നാക്കും മൂക്കും അങ്ങനെയെല്ലാം പെന്തിക്കോസ്റ്റൽ യുഗത്തിൽ വന്നു. ഇപ്പോൾ അത് കണ്ണുകളിലായിരിക്കുന്നു. പ്രകാശത്തെ കാണുന്നതിന് വേണ്ടി കണ്ണുകളില്ല എങ്കിൽ പ്രകാശം കൊണ്ട് എന്താണ് പ്രയോജനം? കാഴ്ചയ്ക്ക് വേണ്ടി ആദ്യം അവിടെ കണ്ണുകൾ ഉണ്ടായിരിക്കണം. അതിനുശേഷം അത് വരുമ്പോൾ അവൻ 7 മുദ്രകളെ തുറക്കുകയും സന്ധ്യാസമയത്തെ വെളിച്ചത്തെ പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നു. സഭാ കാലഘട്ടങ്ങളിൽ കൂടി രഹസ്യമായി മറിഞ്ഞു കിടന്നിരുന്ന എല്ലാ രഹസ്യങ്ങളും എടുത്തിട്ട് വെളിപാട് 10-ാം അധ്യായം 1-7 വരെ അവൻ വാഗ്ദത്തം ചെയ്തിരുന്നതിനെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്ന് നാം വചനത്തിന്റെ മധ്യേ യേശു ക്രിസ്തുവിനാൽ വചനം നമുക്ക് വെളിപ്പെട്ടിട്ട് നാം ആയിരിക്കുന്നു. എങ്കിലിത് ദൈവത്തിന്റെ വചനമാകുന്നു. അങ്ങനെ അവന്റെ അധീനരായിരിക്കെ അതിനെ മനസ്സിലാക്കുന്നതിനു വേണ്ടി നാം ആ രചയിതാവിനോട് വളരെ അടുത്ത് നടന്നിരിക്കണം. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ വെളിപ്പെടുന്നതിനു വേണ്ടി അവനോട് വളരെ അടുത്ത് നടന്നിരിക്കണം. ഞാൻ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കണോ അതോ ഞാൻ വീട്ടിൽ തന്നെ താമസിച്ചിരിക്കണോ? അതെന്തായിരുന്നാലും ഞാനൊരു നല്ല കുടുംബിനിയായിരുന്നാലും ഒരു നല്ല അമ്മയായിരുന്നാലും ഞാൻ ഇതും അതും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല. അതെന്തായിരുന്നാലും ഞാനൊരു കൃഷിക്കാരനായിരുന്നാലും ഞാൻ എന്ത് തന്നെ ആയിരുന്നാലും കർത്താവേ, ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കണം? ഷൗൽ നിലത്ത് വീണ് കിടന്ന് കരഞ്ഞുകൊണ്ട് കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് തന്നെയല്ലേ ചോദിച്ചത്? അവൻ സഭകളെയെല്ലാം കാരാഗ്രഹത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു. എന്നാൽ അവൻ നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആ വെളിച്ചം അഗ്നിസ്തംഭം പോലെ അവന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഓർക്കുക, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് നിർത്താൻ ഒരു നല്ല വാക്കാണിത്. തിരുവെഴുത്തുകൾ അത്രമാത്രം സമ്പൂർണമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു. നമ്മുടെ തലകളെ വണങ്ങാം. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും നിങ്ങളുടെ ഹൃദയങ്ങളെ തെരഞ്ഞെടുപ്പിപ്പോൾ ഈ ചോദ്യത്തെ, അതായത് കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ രാജ്യത്തിനപ്പുറത്ത് ടെലിഫോൺ വയറുമായി ബന്ധപ്പെട്ടവർ നിങ്ങളുടെ തലകളെ താഴ്ത്തിക്കൊണ്ട് ചോദിക്കൂ, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു. നാം അന്ത്യകാലത്തെ അവസാന നിമിഷങ്ങളിലായിരിക്കുന്നത് കാണുകയും സ്പഷ്ടമായും സമ്പൂർണമായും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നതും കാണുമ്പോൾ, കർത്താവേ, ഞാൻ നിനക്കായി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ഇവർ അങ്ങയോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വയം തന്നെ ചോദിക്കുന്നു, നിനക്കായി ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും കണക്കിലെടുക്കപ്പെടുത്തിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഓരോ ദിവസവും നിന്റെ നാമത്തിന്റെ മഹിമയ്ക്കും മഹത്വത്തിനുമായി കണക്കിലെടുത്തുകൊണ്ട് അതുപോലെ ജീവിക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിനപ്പുറത്തുള്ളവരെയും ഈ ടാബർനക്കളിൽ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തുകൊണ്ട് കർത്താവേ, ഞാൻ നിനക്കായി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് അങ്ങയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിനും അവിടത്തേക്കും വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ കഴിയും? കർത്താവേ, ദൈവമേ, അത് അനുവദിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എന്തെങ്കിലും അധർമ്മ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ കർത്താവേ, എന്തെങ്കിലും സ്വാർത്ഥതയോ എന്തെങ്കിലും തെറ്റായ പ്രേരണയോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ, ഓ ദൈവമേ, നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. അവന്റെ പ്രായശ്ചിത്തത്തെയും അവന്റെ മരണത്തെയും അവന്റെ പുനരുദ്ധാനത്തെയും ഞങ്ങൾ താഴ്മയോടെ സ്വീകരിക്കുന്നു. അവനത് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നതിൽ കൂടെ ഞങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കെ നീ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന നിന്റെ രക്ഷയുടെ പദ്ധതിയെ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പിതാവേ, ഈ ദിവസത്തേക്കുള്ള സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ നന്ദി പറയുന്നു. അത് നിന്റെ വചനവും നിന്റെ സന്ദേശവുമാണെന്ന് അറിഞ്ഞുകൊണ്ടും ഞങ്ങൾ അതിനെ വിശ്വസിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കാനല്ല, എന്നാൽ ഞങ്ങളുടെ മാതൃകയായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തിൽ കൂടുതലായി തീരാൻ ശ്രമിക്കുകയാണ്. സ്നേഹവാനായ പിതാവേ, തുവാലകൾ ഇതാ ഇവിടെ കൂടിക്കൊടുക്കുന്നു. കൂടാതെ രോഗികളായവർ എല്ലായിടത്തുമുണ്ട്. ഞാൻ സ്വയമായിട്ട് കർത്താവ് ഇന്ന് രാവിലെ ക്ഷീണിച്ചും തളർന്നു വിരിക്കുന്നു. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബലം പ്രാപിക്കുന്നതിനായി നിങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ബലമാകുന്നുവല്ലോ. സ്നേഹവാനായ ദൈവമേ, അവിടുന്ന് വളരെ പേരെ ബലം നൽകി സഹായിച്ചിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ദിവസം സഹോദരൻ ബാങ്ക്സ്വുഡിന്റെ കൂടെ കാട്ടിൽ കൂടെ ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന്റെ ഹൃദയം തീരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു. ആ മലകളിൽ കൂടി നടക്കുമ്പോൾ ആ ദർശനത്തിന് ശേഷം എനിക്കൊരു സിംഹത്തെ കിട്ടേണ്ടിയിരുന്നു. ആ സിംഹത്തെ കൊന്നു കിട്ടേണ്ടിയിരുന്നു എന്ന് എനിക്കറിയുക പോലും വയ്യായിരുന്നു. അവിടെ നിന്നും താഴേക്ക് വന്നിട്ട് ട്യൂസണിലുള്ള ഫറിന്റെ കാഫ്റ്റീരിയയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെല്ലാം വിരൂപമാകുകയും അദ്ദേഹത്തിന്റെ കണ്ണുകൾ താഴുകയും ചെയ്യുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു, ദൈവമേ, ആ സിംഹം എവിടെയാണെന്ന് ഒരു ദർശനത്തിൽ കൂടി നിനക്കെന്നെ കാണിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും സഹോദരൻ ബുദ്ധിനെ കുറിച്ച് നിനക്കെന്നെ കാണിക്കാൻ കഴിയും. നിന്റെ കൈ അവന്റെ മേൽ വെക്കിയായെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇതാ സഹോദരൻ ബാങ്ക്സ് വീണ്ടും ശക്തിയോടും മലകളിൽ മേലോട്ടും താഴോട്ടും ഓടിക്കൊണ്ടിവിടെയായിരിക്കുന്നു. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ നിനക്കെത്രമാത്രം നന്ദി പറയുന്നു. സഹോദരൻ ബുദ്ധിനോടായിരിക്കുന്നത് പോലെ അവിടുന്ന് അതേപോലെ ഞങ്ങൾക്ക് എല്ലാവരോടുമായിരിക്കുന്നു. അവൻ നിന്റെ സത്യസന്ധനും ആത്മാർത്ഥതയുമുള്ള സേവകനായിരിക്കുന്നത് കൊണ്ട് നീ അവനെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരോടും നീ ഇടപെട്ടിട്ട് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളിലെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയിലെത്തുന്നത് വരെയും ഓരോ ദിവസവും ഞങ്ങളെ നിന്നെ പോലെയായി തീരുവാൻ ഇടയാക്കണമേ. അനുവദിച്ചറിയണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയാനും നീ ഇടയാക്കിയിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നതിനായി അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ നമ്മുടെ തലകൾ അവന്റെ സന്നിധിയിൽ കുനിഞ്ഞിരിക്കുമ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരും ഈ രാജ്യത്തിനപ്പുറത്തുള്ളവരും നിങ്ങളുടെ തലകളെ വണങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൈകളെ ദൈവത്തോട് ഉയർത്തുക. അത്രയുമാണ് എല്ലാമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ അത്രമാത്രം ജനത്തിരക്കായിരിക്കുന്നു ഇവിടെ. നിങ്ങളുടെ കൈകളെ ദൈവത്തോട് ഉയർത്തിക്കൊണ്ട് പറയൂ, ദൈവമേ എന്നെ കൂടുതലായി യേശുവിനെ പോലെ ആക്കണമേ, ഞാൻ ഇതിലും കൂടുതലായി യേശുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തിനപ്പുറത്തുള്ളവർ എല്ലായിടത്തും ഭൂരിഭാഗം ജനങ്ങളുടെയും കൈകൾ ഉയർന്നിരിക്കുന്നു, എന്റെയും കൈകൾ ഉയർന്നിരിക്കുന്നു. ഞാനും കൂടുതലായിട്ട് അവനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എന്നെ ശോധന ചെയ്യണമേ, എന്നിൽ എന്തെങ്കിലും ദുഷ്ടതയുണ്ടെങ്കിൽ അത് എടുത്തു കളയണമേ. നാം വളരെ നേരം കൊണ്ട് ഇവിടെ ആയിരിക്കുന്നു എന്നിരിക്കലും നാം എന്ത് തന്നെ ആയാലും എത്ര പണക്കാരനോ എത്ര മാത്രം ദരിദ്രനോ ചെറുപ്പമോ പ്രായമേറിയതോ എന്ത് തന്നെ ആയിരുന്നാലും അതൊരു കാര്യമല്ല. മലയുടെ മുകളിൽ താമസിക്കുന്ന ഒരു കൂട്ടം ദരിദ്രരായ ആളുകളുടെ കൂടെ ഇന്നലെ അവിടെ നിൽക്കുമ്പോൾ വളരെ നാളുകൾ കൊണ്ട് ഞാൻ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ചെറിയ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇറങ്ങി വന്നു, ഏഴോ എട്ടോ കുട്ടികളുണ്ട് അവർക്ക്. അദ്ദേഹം ഒരു തീരെ മെലിഞ്ഞ വ്യക്തിയായിരുന്നു. ഒരു ദിവസം $2 വേണ്ടി അവിടെ കിടന്ന് പണി ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ അവരെ ഒരു ചെറിയ കുടിലിൽ താമസിപ്പിക്കാൻ അനുവദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്ത കുട്ടിക്ക് ജന്മം കൊടുക്കാൻ മിക്കവാറും തയ്യാറായിക്കൊണ്ട് ഒരു വലിയ കോടാലിയുമായി വിറക് വെട്ടിയിട്ട് അത് വലിക്കുകയായിരുന്നു. ഒരു കുട്ടിയെ ഒരു വശത്തെടുത്തും കൊണ്ട് മറ്റേ കൈകൊണ്ട് തടി വലിക്കുകയായിരുന്നു. തണുപ്പ് സമയത്തേക്ക് പട്ടിണി കിടക്കാതെ കുറച്ച് ബ്ലാക്ക് ബെറീസ് വാങ്ങിക്കാനായി വന്ന് തടി വെട്ടിയിരുന്നു. ദൈവമേ എത്രമാത്രം ഞങ്ങൾക്ക് അവരുടെ മേൽ ദുഃഖം തോന്നി. ഞാനും സഹോദരനും ബുട്ട്സും കൂടി ചെന്നിട്ട് ട്രക്ക് കൊണ്ടുവന്ന് തടി വെട്ടിയിട്ട് അത് അവിടെ കൊണ്ടു ചെന്ന് എത്തിച്ചു കൊടുത്തു. ആ സ്ത്രീ വളരെ കൃതജ്ഞതാപൂർവ്വമായി അവിടെ തന്നെ നിന്നിരുന്നു. എനിക്ക് അവരോട് വളരെ ദുഃഖം തോന്നി. ഞങ്ങൾ അവർക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഇളയ കുട്ടിക്ക് അപസ്മാര രോഗം പിടിപെട്ടു. ഞങ്ങൾ പോയിട്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അതിനെ സുഖപ്പെടുത്തി. അതിന്റെ അടുത്ത ദിവസം അവരുടെ ഭർത്താവിന് ആന്ത്രവീക്ക രോഗമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും പുകവലിച്ചിരുന്നു. അവർ രണ്ടുപേരും പുകയില ഉപയോഗിച്ചിരുന്നു. മലമ്പ്രദേശത്തുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആൾക്കാരായിരുന്നു അവർ. ഞാൻ അതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബില്ലി, ഞാനൊരു മാറ്റപ്പെട്ട വ്യക്തിയായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ അവസാനത്തെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ വശത്തായിരിക്കുന്നു. അവർ പറഞ്ഞു, ഞാനും എന്റെ അവസാനത്തെ വലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓ, വിത്ത് നടണമേ, കർത്താവായ ഞാൻ അതിനെ നനച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് ആരും അത് തട്ടിക്കൊണ്ടു പോകാതെ ഞാനതിനെ രാവും പകലും നനച്ചുകൊണ്ടിരിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. കാരണം നിന്നെ സേവിക്കേണ്ടതാണ് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം. ഇപ്പോൾ പിതാവ് അവരെല്ലാം അങ്ങയുടെ കയ്യിലായിരിക്കുന്നു. അവർ നിന്റെ മക്കളാകുന്നു. നിന്റെ ദയക്കനുസരിച്ച് അവരോട് ഇടപെടണമേ. നിന്റെ ന്യായമല്ല, എന്നാൽ നിന്റെ ദയക്കനുസരിച്ച് ഇടപെടണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമീൻ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നോ? നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ. ഇപ്പോൾ തുവാലകൾ കൊണ്ടുവന്നിരിക്കുന്നവർക്ക് അത് എടുത്തുകൊണ്ട് പോകാം. ഇപ്പോൾ നമ്മളുടെ യോഗങ്ങൾ സ്വല്പം നേരത്തെ, അതായത് 7 മണിയോടെ തുടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെപ്പോഴാണെന്നുള്ളതിനെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സഹോദരൻ നിവാല അറിയിക്കുന്നതാണ്. ഇന്ന് രാവിലെ സ്നാന ശുശ്രൂഷയുണ്ടോ? വെള്ളം തയ്യാറാണ്. ആരെങ്കിലും എവിടെയുള്ളവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ വെള്ളം ഇപ്പോൾ തയ്യാറാണ്. എല്ലാ കർത്തൃസേവക്കാരായ സഹോദരന്മാരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ബ്രദർ ഹാവിനെ ഞാൻ കാണുന്നു. സഹോദരൻ പാണൽ, നിങ്ങളുടെ യോഗങ്ങൾ ഭംഗിയായി നടന്നു. കൂടാതെ സഹോദരൻ മാർട്ടിനും സഹോദരൻ ലീവയിലും അങ്ങനെ ധാരാളം പേർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഓ, ഇവിടെ മുഴുവനും കർത്തൃസേവരാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിലും ഞങ്ങളോടൊപ്പം വചനത്തിന് ചുറ്റും കൂട്ടായ്മ ചെയ്തിരിക്കുന്നതിലും തീർച്ചയായും നിങ്ങളെ അഭിനന്ദിക്കുന്നു. ചിലപ്പോൾ ഈ കാര്യങ്ങളിൽ അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് യോജിച്ചെന്നിരിക്കില്ല. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ഇതിനെ ആലോചന വിഷയമാക്കുക. നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനെക്കുറിച്ചും ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ കർത്തൃസേവകർ തന്നെ ഈ ടേപ്പുകൾ എടുത്തിട്ട് ഞാനിതിനോട് യോജിക്കുന്നില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അത് ശരിയാണ് എന്റെ സഹോദര. നിങ്ങൾ ഒരു ആട്ടിൻകൂട്ടത്തിന്റെ ഇടയനായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും അവയെ തീറ്റിക്കാം. ഞാൻ എന്നാൽ എത്രയും നല്ലതായി കഴിയുമോ അത്രയും ദൈവത്തിന് വേണ്ടി എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്കുള്ളവർക്ക് വേണ്ടി വചനത്തിനനുസരിച്ച് ശരിയായി നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ആടുകൾക്ക് തീർച്ചയായും ആടുകളുടെ ആഹാരം തന്നെ വേണം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. അതിനാലാണ് നാം ജീവിക്കുന്നതും. എല്ലാ വാക്കുകളും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകൾ കൊണ്ട്, ഒരൊറ്റ വാക്ക് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകൾ കൊണ്ടും. അതിനാലാണ് വിശുദ്ധന്മാർ ജീവിച്ചിരിക്കേണ്ടത്. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സഹോദരൻ നിവാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സഭയോട് പറയാനുണ്ടോ? സഹോദരൻ മാൻ, എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, എല്ലാവരും സുഖമായിരിക്കുന്നു എങ്കിൽ ആമേൻ പറയൂ. നമ്മുടെ തലകളെ വണങ്ങാം. ഇപ്പോൾ സഹോദരൻ ലീവയിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരാൻ കഴിയുമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പോവുകയാണ്. നമ്മുടെ സഹോദരനായ സഹോദരൻ വെയിൽ പുസ്തകങ്ങൾ എഴുതുന്നവനാണ്. അദ്ദേഹം 7 സഭാകാലഘട്ടത്തിന്റെയും 7 മുദ്രകളുടെയും പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഉടനെ തന്നെ അത് നമ്മുടെ കൈവശമെത്തുമെന്ന് ഞാൻ ആശിക്കുന്നു. ശരി സഹോദരൻ ലിവേൽ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.